പോൾ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണങ്ങാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രിയിൽ ഇവിടെ വന്ന് അങ്ങയെ ആരാധിക്കുന്നതിന് വീണ്ടും ഒരവസരം കൂടി ലഭിച്ചതിൽ ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ ജീവിച്ചിരിക്കുന്നതിനും നിത്യജീവന്റെ ഈ മഹത്തായ വെളിപാട് ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നതിനും ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു.
പിതാവേ, ഇന്ന് രാത്രിയിൽ അങ്ങയുടെ വചനമായ ലോകസ്ഥാപനം മുതൽ മറഞ്ഞുകിടക്കുന്ന ഈ മഹത്തായ രഹസ്യങ്ങളെ പഠിക്കുവാൻ ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. കുഞ്ഞാടിന് മാത്രമേ അത് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരാൻ കഴിയുകയുള്ളൂ. ഇന്ന് രാത്രിയിൽ അവൻ ഞങ്ങളുടെ ഇടയിൽ വന്ന് അവന്റെ വചനത്തെ എടുത്ത് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനാൽ ഈ അന്ത്യകാലത്തിൽ അവന് വേണ്ടിയ പ്രകാരം കൂടുതൽ മെച്ചപ്പെട്ട ദാസന്മാരായിരിക്കാൻ കഴിയുമെന്ന് അറിയുന്നതിന് ഇടയാകുമല്ലോ. ഓ ദൈവമേ, ഞങ്ങളിപ്പോൾ ഈ അന്ത്യകാലത്താണെന്ന് കാണുമ്പോൾ ബലഹീനരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്ഥാനത്തെ അറിയുന്നതിനും കർത്താവിന്റെ വരവ് എത്രയും വേഗം ഉണ്ടാകുമെന്നുള്ളതിന്റെ നിശ്ചയത്തെയും അറിയാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ആമേൻ. യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു എന്ന് ദാവീദ് ഒരിക്കൽ പറഞ്ഞതായി ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഭവനത്തിലേക്ക് വരുന്നത് എല്ലായ്പ്പോഴും ഒരു വലിയ സൌഭാഗ്യമാകുന്നു. കൂടാതെ ദൈവത്തിന്റെ വചനം ഒത്തൊരുമിച്ച് പഠിക്കുന്നത് നമുക്ക് മഹത്തായ പ്രത്യാശയെ തരുന്നു. വളരെ പേർ ഇപ്പോൾ അവിടെ നിൽക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് കഴിയാവുന്നത്രയും വേഗത്തിൽ ഞാൻ പോകുന്നതാണ്. എന്നാൽ ഈ കഴിഞ്ഞ രണ്ട് യോഗങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നിങ്ങൾ ആനന്ദിച്ചറിഞ്ഞതായി ഞാൻ വിശ്വസിക്കുന്നു.
നീണ്ടകാലമായി സംഭവിക്കുമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നതായ ചില കാര്യങ്ങൾ ഇന്ന് സംഭവിക്കുകയുണ്ടായി. മുദ്രകൾ തുറക്കപ്പെടുന്നതിന്റെ ഇവിടെയുള്ള ഈ വെളിപാടിനെക്കുറിച്ച് ഞാൻ പഠിക്കുകയായിരുന്നു.
വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അതിൽ കൂടി കടന്നുപോയിരുന്നു. അത് ഏകദേശം 20 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു എന്ന് ഞാൻ ഊഹിക്കുന്നു. എന്നാൽ അതിപ്രകാരം എന്തൊക്കെയോ മറ്റോ ആയിരുന്നിട്ട് എനിക്കൊരിക്കലും ശരിയായ സംതൃപ്തി ലഭിച്ചിരുന്നില്ല.
വിശേഷിച്ചും ഈ മുദ്രകളിൽ എന്തോ അടങ്ങിയിട്ടുണ്ടെന്ന് കാണപ്പെട്ടിരുന്നു. കാരണം ഈ പുസ്തകം മുഴുവനും മുദ്രയിടപ്പെട്ടിരിക്കുന്നത് അതിനാലാകുന്നു. നോക്കൂ, ഇതാ പുസ്തകമാകുന്നു. ഈ മുഴുവൻ പുസ്തകവും ഒരു പുസ്തകമായി മുദ്രയിടപ്പെട്ടിരിക്കുന്നു. ഉദാഹരണമായി പറഞ്ഞാൽ, എന്റെ പക്കൽ ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇവിടെ ഇതാ ഒരു മുദ്രയാകുന്നു. അതൊരു മുദ്രയാകുന്നു. അത് നിങ്ങൾ എപ്രകാരം ചുരുട്ടുക, അത് ചുരുളായിരുന്ന രീതിയിൽ തന്നെ ചെല്ലുക. അങ്ങനെ നിങ്ങൾ ഈ രീതിയിൽ അതിനെ ചുരുളാക്കുന്നു. അങ്ങനെ അതിന്റെ അവസാനത്തെത്തുമ്പോൾ അതിന്റെ ഒരു ചെറിയ ഭാഗം പുറത്തേക്ക് തള്ളി നിൽക്കുന്നു. അത് ആദ്യത്തെ മുദ്രയാകുന്നു. ശരിയെങ്കിൽ അത് പുസ്തകത്തിന്റെ ആദ്യ ഭാഗമാണ്. അതിനുശേഷം അടുത്ത മുദ്ര ഈ രീതിയിൽ പ്രകാരം ചുരുളായിരിക്കുന്നു. അതോടൊപ്പം അതിന്റെ ഒരു വശത്തായിട്ടാകുന്നു. അത് ഈ രീതിയിൽ ഇവിടെയായിട്ട് ചുരുളാക്കിയിരിക്കുന്നു. അതിനുശേഷം അതിന്റെ അവസാനത്തെ വേറൊരു ഭാഗം പുറത്തേക്ക് തള്ളി നിൽക്കുന്നു. അതിന്റെ അർത്ഥം രണ്ട് മുദ്രകളാണ് അതിലുണ്ടായിരുന്നത്.
ഇപ്രകാരമാണ് മുഴുവൻ വേദപുസ്തകവും ചുരുളുകളായി എഴുതപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ മുദ്രകളെ പൊട്ടിക്കുന്നത് ഈ പുസ്തകത്തിലെ രഹസ്യങ്ങളെ നമുക്ക് തുറന്നു തരുന്നതാകുന്നു. യിരെമ്യാവ് എപ്രകാരമാണ് അത് എഴുതിയിരുന്നതെന്ന് വായിച്ചറിയുന്നതിന് നിങ്ങൾക്ക് അവസരം ലഭിച്ചിരുന്നോ? കഴിഞ്ഞ രാത്രിയിൽ വളരെ പേർ അത് കുറിച്ചെടുത്തിരുന്നുവല്ലോ. അവൻ 70 വർഷത്തെ ബന്ധനത്തിൽ ശേഷം തിരികെ വരുന്നതുവരെ എപ്രകാരം അത് എഴുതി മുദ്രയിട്ട് സൂക്ഷിക്കപ്പെട്ടിരുന്നു. അവൻ തിരികെ വന്നിട്ട് തന്റെ അവകാശത്തെ കൈവശമാക്കി.
തീർച്ചയായും അത് പഠിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് മൊത്തമായി വർണ്ണിക്കുന്നതിന് യാതൊരു വഴിയുമില്ല. കാരണം ഇത് നിത്യമായ വചനമാകുന്നു. കൂടാതെ ഇത് നിത്യമായ പുസ്തകമാകുന്നു. ആ കാരണത്താൽ മുഖ്യമായ സ്ഥാനങ്ങൾ മാത്രമേ നമുക്കൊരുവിധം അറിയാൻ കഴിയുന്നുള്ളൂ. ഇന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെയധികം തിരുവെഴുത്തുകൾ ഞാൻ കുറിച്ചെടുത്തിട്ടുണ്ട്. അതിനാൽ നിങ്ങൾക്കത് പഠിക്കാൻ കഴിയും. കൂടാതെ നിങ്ങൾ ഈ ടേപ്പുകൾ കേൾക്കുമ്പോൾ അത് കൂടുതലായി കാര്യങ്ങളെ വെളിപ്പെടുത്തി തരും.
അങ്ങനെ വളരെയധികം കാര്യങ്ങളുണ്ടായിരിക്കുന്നു. എനിക്കത് മുറിയിൽ വെച്ച് വെളിപ്പെടുത്തപ്പെട്ടതുപോലെ ഈ പ്രസംഗവേദിയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്കത് വെളിപ്പെടുത്തി തരാൻ കഴിയുമെങ്കിൽ അത് അത്ഭുതകരമായിരിക്കും. എന്നാൽ നിങ്ങളിവിടെ എത്തുമ്പോൾ നിങ്ങൾ ഒരു കാര്യത്തിൽ നിന്ന് മറ്റൊരു കാര്യത്തിലേക്ക് പോയി അതിന്റെ മുഖ്യമായ കാര്യങ്ങളെ എടുത്ത് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നതിന് നിർബന്ധിതനാകുന്നു. ആ കാര്യങ്ങളെ ജനങ്ങൾ കാണുന്നതിനിടയാകുന്നു. സഹോദരൻ അൺഗ്രീൻ പാടിയ തന്റെ മഹിമയിൽ നിന്ന് ഇറങ്ങി വന്നു എന്ന പാട്ടിനെ ഞാൻ തീർച്ചയായും അനുമോദിക്കുന്നു. അവൻ തന്റെ മഹിമയിൽ നിന്നും ഇറങ്ങി വന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ന് രാത്രിയിൽ നാം എവിടെയാകുമായിരുന്നു? അതുകൊണ്ട് അവൻ നമ്മെ സഹായിക്കുന്നതിനായി ഇറങ്ങി വന്നതിന് നാം നന്ദിയുള്ളവരാകുന്നു. ഇപ്പോൾ വളരെ പേർ നിൽക്കുകയാണ്, അതിനാൽ കഴിയുന്നത്രയും വേഗത്തിൽ ഇതിൽ കൂടെ കടക്കുന്നതാണ്. വേഗത്തിൽ ഇത് തീർക്കണമെന്നുള്ള അർത്ഥത്തിലല്ല അത് പറഞ്ഞത്, എന്നാൽ എത്രയും വേഗം അത് തുടങ്ങാം എന്ന് ഞാൻ അർത്ഥമാക്കുന്നു. നമുക്കപ്പോൾ തിരുവെഴുത്തിലേക്ക് തിരിക്കാം. നാം ഇതുവരെ ഒന്നാം അധ്യായവും രണ്ടും മൂന്നും നാലും അഞ്ചും അധ്യായം വരെ കഴിഞ്ഞ രാത്രിയിൽ എടുത്തിരുന്നു. ഇന്ന് രാത്രിയിൽ നാം വെളിപാടിന്റെ ആറാം അധ്യായത്തിൽ നിന്ന് തുടങ്ങുന്നതാണ്. ഇപ്പോൾ നാം ഈ അധ്യായം പഠിക്കുമ്പോൾ പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും വിവിധ സ്ഥാനങ്ങളെ ഒരുപോലെ സൂചിപ്പിക്കേണ്ടി വരും. കാരണം ഈ മുഴുവൻ പുസ്തകവും യേശുക്രിസ്തുവിന്റെ വെളിപാടാകുന്നു. അതായത് ഇത് മൊത്തമായും കർത്താവായ യേശുവിന്റെ, അതായത് യേശുക്രിസ്തുവിന്റെ വെളിപാടാകുന്നു. ഇത് ദൈവം സ്വയമായി ഈ പുസ്തകത്തിൽ വെളിപ്പെടുത്തുകയാണ്. ക്രിസ്തുവിൽ കൂടെ അവൻ സ്വയം പുസ്തകത്തിൽ വെളിപ്പെടുത്തുകയാണ്. ക്രിസ്തു ദൈവത്തിന്റെ വെളിപാടാകുന്നു. അവൻ ദൈവത്തെ വെളിപ്പെടുത്തുന്നതിനായി വന്നു. കാരണം ക്രിസ്തുവും ദൈവവും ഒന്നു തന്നെയായിരിക്കുന്നു. ദൈവം ക്രിസ്തുവിനായി ലോകത്തെ തന്നോട് നിരപ്പിച്ചു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അവൻ സ്വയം ക്രിസ്തുവിൽ കൂടെ വെളിപ്പെടുത്തിയിരുന്നില്ലെങ്കിൽ ദൈവത്തെ ഒരിക്കലും അവൻ എന്തായിരുന്നുവെന്ന് നമുക്കറിയാൻ കഴിയുമായിരുന്നില്ല. ഇപ്പോൾ അതിനുശേഷം നമുക്ക് കാണാൻ കഴിയുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചിന്തിച്ചിരുന്നു, അതായത് ഒരുപക്ഷെ ദൈവം എന്നോട് കോപമുള്ളവനായിരുന്നു, എന്നാൽ ക്രിസ്തു എന്നെ സ്നേഹിച്ചിരുന്നു. എന്നാൽ അത് ഒരേ വ്യക്തി തന്നെയെന്ന് പിന്നീട് മനസ്സിലാക്കുന്നതിനിടയായി. നോക്കൂ, ക്രിസ്തു ദൈവത്തിന്റെ ഹൃദയമാകുന്നു. ഇപ്പോൾ നാം ഇത് പഠിക്കുമ്പോൾ അതിനെ താരതമ്യപ്പെടുത്തി നോക്കുന്നതാണ്. വേദപുസ്തകത്തിൽ വെളിപാട് പുസ്തകത്തിലെ ആദ്യത്തെ മൂന്ന് അധ്യായങ്ങളായ സഭാകാലഘട്ടങ്ങളെ, ഏഴ് സഭാകാലഘട്ടങ്ങളെ നാം നന്നായി പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞതാണ്. ഇപ്പോൾ അവിടെ ഏഴ് സഭാകാലഘട്ടങ്ങളും ഏഴ് മുദ്രകളും ഏഴ് കാഹങ്ങളും കലശങ്ങളും തവളകളെ പോലെയുള്ള അശുദ്ധാത്മാക്കൾ, ഇവയെല്ലാം ഇതിൽ ഒരുമിച്ചായി പോകുന്നു. എപ്രകാരം ഇവയെല്ലാം കൂടി ഒരു വലിയ പടത്തിലായി വരച്ച് അതിന്റെ ഓരോന്നിന്റെയും സ്ഥാനങ്ങളെ അത് ഞാൻ കാണുന്നതായ രീതിയിൽ അടയാളപ്പെടുത്തി കാണിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഞാനതൊരു ചെറിയ കടലാസിൽ വരയ്ക്കുകയുണ്ടായി. എന്നാൽ നിങ്ങൾക്കറിയാമല്ലോ, എല്ലാ കാര്യങ്ങളും ഇതുവരെയും ശരിയായ രീതിയിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. വന്നുപോയിട്ടുള്ളതായ സമയവും കാലങ്ങളും മറ്റുള്ള കാര്യങ്ങളും പൂർണ്ണമായും ശരിയായ രീതിയിൽ തന്നെ അതിൽ ഇടകലർത്തി കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് മൊത്തമായി ശരിയായിരിക്കണമെന്നില്ല, എന്നിരിക്കലും അതിനെക്കുറിച്ച് എനിക്കറിയാവുന്നതിൽ ഏറ്റവും നന്നായി അത് വരച്ചിട്ടുണ്ട്. എനിക്കറിയാവുന്നിടത്തോളം എന്റെ ഏറ്റവും നന്നായി അറിവിലുള്ള കാര്യങ്ങളെ വ്യക്തമാക്കുന്നതിൽ ഞാൻ എന്തെങ്കിലും തെറ്റുവരുത്തുകയാണെങ്കിൽ ദൈവം എന്നോട് ക്ഷമിക്കുമെന്ന് തീർച്ചയായും ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ആദ്യത്തെ മൂന്ന് അധ്യായങ്ങൾ ഏഴ് സഭാകാലഘട്ടങ്ങളെ കുറിച്ചാകുന്നു. അതിനുശേഷം വെളിപാടിന്റെ നാലാം അധ്യായത്തിൽ യോഹന്നാൻ എടുക്കപ്പെടുന്നതായി നാം കാണുന്നു. ശരിയല്ലേ? നാം സഭകളെ കാണുന്നു. സഭാകാലഘട്ടങ്ങളെ കുറിച്ച് അധികമായൊന്നും അവിടെ പറയപ്പെട്ടിട്ടില്ല. അവിടെയാണ് ജനങ്ങൾ അതിനെക്കുറിച്ച് ആശ്ചര്യപ്പെടാൻ പോകുന്നതെന്ന് ഞാൻ കരുതുന്നു. അവർ സഭയെ വരുവാനിരിക്കുന്നതായ ഉപദ്രവകാലത്തിന്റെ മാർഗത്തിലേക്ക് പ്രായോഗികമാക്കുന്നു. അത് ഞാൻ ഇന്നലെ ഞായറാഴ്ച പറഞ്ഞതുപോലെയാണ്. അതിനെക്കുറിച്ചുള്ള ആദ്യത്തെ കാര്യം എന്താണെന്നാൽ ആ ഉപദ്രവത്തിന്റെ കാലം കടന്നുവരും. അപ്പോൾ മേഘങ്ങളിലേക്കുള്ള എടുക്കപ്പെടൽ ആദ്യം സംഭവിക്കേണ്ടിയിരിക്കുന്നു എന്ന് ജനങ്ങൾ ആശ്ചര്യപ്പെടും. എന്നാൽ അത് ഇതിനു മുമ്പായിരുന്നതുപോലെ തന്നെ അത് കഴിഞ്ഞുപോയിരിക്കുന്നു. നിങ്ങൾ അറിഞ്ഞതുമില്ല. നോക്കൂ, മണവാട്ടിയായ അന്യജാതികളുടെ സഭയ്ക്ക് അധികമായിട്ട് യാതൊന്നും വാഗ്ദത്തം ചെയ്തിട്ടില്ല. ഇപ്പോൾ ഒരു സഭയും ഒരു മണവാട്ടിയും വെവ്വേറെയായി ഉണ്ടെന്നുള്ള കാര്യം നിങ്ങളുടെ മനസ്സിൽ ഓർത്തുകൊള്ളാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കെല്ലായ്പ്പോഴും അത് മൂന്നിൽ കൂടി പരിശോധിച്ച് നോക്കേണ്ടിയിരിക്കുന്നു. നാല് തെറ്റാണ്, മൂന്നാകുന്നു. മൂന്നും ഏഴും പത്തും പന്ത്രണ്ടും ഇരുപത്തിനാലും നാൽപ്പതും അൻപതും ഈ വക തുടർച്ചയായ അക്കങ്ങളാണ്. വേദപുസ്തകത്തിൽ ദൈവം തന്റെ സന്ദേശങ്ങളെ, വേദപുസ്തകത്തിലെ എണ്ണങ്ങളെ ഈ അക്കങ്ങളാൽ കാണിക്കുന്നു. ഈ എണ്ണങ്ങളിൽ നിന്ന് എന്തെങ്കിലും കുറവായിട്ട് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുന്നതാണ് നല്ലത്. അടുത്ത കാര്യത്തിൽ അത് പിന്നീട് ശരിയായി വരികയില്ല. പിന്നെ അതിന്റെ തുടക്കത്തിലേക്ക് അത് തിരികെ കൊണ്ടുവരേണ്ടത് ആവശ്യമാകുന്നു. സഹോദരൻ വെയിൽ, സഹോദരൻ ലീവെയിൽ ഇപ്പോൾ ഇവിടെ ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. ജനങ്ങൾ വഴിതെറ്റിപ്പോകുന്നതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഞങ്ങൾ സംസാരിക്കുകയായിരുന്നു. അതൊരു ലക്ഷ്യം നോക്കി വെടിവെക്കുന്നത് പോലെയാണ്. ഈ തോക്ക് ശരിക്കും ഉന്നം വെച്ചിരിക്കുകയാണെങ്കിൽ, ശരിക്കും പരിശീലിച്ച് കണ്ടുകൊണ്ട് ഉന്നം വെക്കുകയാണെങ്കിൽ അത് ലക്ഷ്യത്തിൽ തന്നെ കൊണ്ടിരിക്കണം. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അതിന്റെ കുഴൽ മാറുകയോ അല്ലെങ്കിൽ ഇളകുകയോ വിറയിലുണ്ടാകുകയോ അല്ലെങ്കിൽ കാറ്റടിച്ചിരിക്കുകയോ ആകാനിടയുണ്ട്. അത് ലക്ഷ്യത്തിൽ തന്നെ ചെന്ന് കൊള്ളണമെങ്കിൽ അത് എവിടെ നിന്നാണോ തുടങ്ങിയത് അല്ലെങ്കിൽ അത് വിട്ടുപോയ ആ വഴിയിൽ തന്നെ തിരികെ വരേണ്ടി തുടങ്ങിയിരിക്കണം. അല്ലാത്ത പക്ഷം അത് ആ ലക്ഷ്യത്തിൽ ചെന്ന് കൊള്ളുകയില്ല. തിരുവെഴുത്ത് പഠിക്കുന്നതും അതേപോലെ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാം ഒരു കാര്യം കണ്ടുപിടിക്കുന്നതിനായി ആരംഭിച്ചിട്ട് അത് ശരിയായി അവിടെ കാണപ്പെടുന്നില്ലെങ്കിൽ നമുക്ക് എവിടെയോ ഒരു തെറ്റ് സംഭവിച്ചിട്ട് നമുക്ക് തിരികെ അത് തുടങ്ങിയ സ്ഥാനത്തെത്തിയിരിക്കണം. നിങ്ങളുടെ ബുദ്ധി കൊണ്ട് ഒരിക്കലും അത് കൽപ്പന ചെയ്യാൻ കഴിയുകയില്ല. തിരുവെഴുത്തിൽ നിന്നും നാം ഇപ്പോൾ ഇത് മനസ്സിലാക്കിയിരിക്കുന്നു. അതായത് സ്വർഗത്തിലോ ഭൂമിയിലോ ഭൂമിക്കടിയിലോ മറ്റെവിടെയെങ്കിലും ഈ പുസ്തകം തുറപ്പാനായി ആരും യോഗ്യരല്ല, ഒരിക്കലും യോഗ്യരാകുകയുമില്ല. കുഞ്ഞാടിന് മാത്രമേ അത് തുറക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് സെമിനാരികളുടെ വ്യാഖ്യാനമോ അതുപോലെ എന്തു തന്നെയായിരുന്നാലും അത് യാതൊന്നും അർത്ഥമാക്കുന്നില്ല. നോക്കൂ, കുഞ്ഞാടിന് മാത്രമേ അത് വെളിപ്പെടുത്താൻ കഴിയുകയുള്ളൂ, അത്രമാത്രം. അതുകൊണ്ട് അവൻ നമ്മെ സഹായിക്കുമെന്ന് നാം വിശ്വസിക്കുന്നു. യോഹന്നാൻ വെളിപാടിന്റെ 4-ാം അധ്യായത്തിൽ കഴിഞ്ഞുപോയതും ഇപ്പോഴുള്ളതും വരുവാനുള്ളതുമായ കാര്യങ്ങളെ കാണുന്നതിനായി സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. എന്നാൽ സഭ 4-ാം അധ്യായത്തിൽ അവസാനിക്കുകയാണ്. ക്രിസ്തു സഭയെടുക്കുകയും സഭ ആകാശത്തിൽ അവനെ എതിരേൽക്കുന്നതിനായി എടുക്കപ്പെടുകയും അതിനുശേഷം അവൻ രാജാതിരാജാവും കർത്താതികർത്താവുമായി തന്റെ സഭയോടൊപ്പം 19-ാം അധ്യായത്തിൽ തിരികെ വരുന്നതുവരെ കാണപ്പെടുന്നില്ല. ഇപ്പോഴോ ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം അവന്റെ വരവിന് മുമ്പായി ഏതെങ്കിലും ഒരു സമയം വിശദമായി കടന്നുപോകാൻ കഴിയുമെന്ന് ഞാൻ ആശിക്കുന്നു. അതിന് പറ്റിയില്ലെങ്കിൽ എങ്ങനെയെങ്കിലും നാം അത് കാണുന്നതാണ്. അതുകൊണ്ട് അതൊരു കാര്യമല്ല. ഇപ്പോൾ ഈ 5-ാം അധ്യായത്തിൽ ഈ മുദ്രകൾ പൊട്ടിക്കപ്പെടുകയും 7 മുദ്രകളാൽ മുദ്രയിടപ്പെട്ട പുസ്തകവുമാകുന്നു. ആദ്യം നാം ആദ്യത്തെ മുദ്രയെ വായിക്കാൻ ആഗ്രഹിക്കുന്നു. കുറച്ചുകൂടി ഈ കാര്യത്തിന്റെ പശ്ചാത്തലത്തിനായി, ഇപ്പോൾ യോഹന്നാൻ നോക്കിയപ്പോൾ ഈ പുസ്തകം ഇപ്പോഴും അതിന്റെ യഥാർത്ഥ ഉടമസ്ഥനായ ദൈവത്തിന്റെ കൈകളിലായിരുന്നു എന്ന് ഇന്നലെ വൈകിട്ട് നാം കണ്ടിരുന്നു. അത് എപ്രകാരം നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാകുമല്ലോ. അത് ആദാമിനാലായിരുന്നു. അവൻ സാത്താന്റെ ജ്ഞാനത്തിനുവേണ്ടി ജീവന്റെ പുസ്തകത്തെ തള്ളിക്കളയുകയും അവന്റെ അവകാശവും മറ്റുള്ള എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെടുകയും പിന്നെ അത് വീണ്ടെടുക്കുന്നതിനായി വേറൊരു മാർഗം ഇല്ലാതെയും ഇരുന്നു. അപ്പോൾ ദൈവം മനുഷ്യന്റെ സാദൃശ്യത്തിലായി ഇറങ്ങി വരികയും നമ്മെ വീണ്ടെടുക്കുന്നതിനായി നമുക്ക് വേണ്ടി ഒരു വീണ്ടെടുപ്പുകാരനായി തീരുകയും ചെയ്തു. കൂടാതെ രഹസ്യമായി കിടക്കുന്ന ഈ കാര്യങ്ങളെല്ലാം ഈ അന്ത്യകാലത്ത് നമുക്ക് വെളിപ്പെടുത്തേണ്ടിയിരിക്കുന്നു എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം അതിനെക്കുറിച്ച് കണ്ടിരുന്നു. കൂടാതെ നാം ഇതിൽ ബന്ധുക്കാരനായ വീണ്ടെടുപ്പുകാരൻ മുമ്പോട്ട് കടന്നുവന്ന് തന്റെ അവകാശത്തെ കൈവശമാക്കുവാൻ ആഹ്വാനിക്കപ്പെട്ടത് യോഹന്നാൻ കേട്ട ഉടനെ തന്നെ അതിന് യോഗ്യനായി സ്വർഗത്തിലോ ഭൂമിയിലോ ഭൂമിക്ക് കീഴിലോ ആരുമുണ്ടായിരുന്നില്ല എന്ന് കാണുന്നതിനുമിടയായി. ആ പുസ്തകമൊന്ന് നോക്കുവാൻ പോലും യോഗ്യരായി ആരുമുണ്ടായിരുന്നില്ല. അതൊന്ന് ചിന്തിച്ചു നോക്കൂ, അതൊന്ന് നോക്കുന്നതിന് പോലും യോഗ്യരായി ഒരു വ്യക്തി പോലും ഉണ്ടായിരുന്നില്ല. യോഹന്നാൻ അപ്പോൾ കരയുവാൻ തുടങ്ങി. ഓ, ഇനിയും വീണ്ടെടുപ്പിന് അവിടെ യാതൊരു വഴിയുമില്ല എന്നവൻ അറിഞ്ഞിരുന്നു. എല്ലാം പരാജയപ്പെട്ടു പോയി കഴിഞ്ഞിരുന്നു. എന്നാൽ പെട്ടെന്ന് യോഹന്നാന്റെ കരച്ചിൽ നിന്നുപോകുന്നതിനായി നാം കാണുന്നു. കാരണം 4 മൃഗങ്ങളിലൊന്ന്, അല്ലെങ്കിൽ ശരിക്കു പറഞ്ഞാൽ മൂപ്പന്മാരിൽ ഒരുവൻ അവിടെ ഒരു പ്രഖ്യാപനം നടത്തി. ഈ മൂപ്പന്മാരിൽ ഒരാൾ പറഞ്ഞു, യോഹന്നാനെ കരയണ്ട, യഹൂദാഗോത്രത്തിലെ സിംഹം അതിനായി ജയം പ്രാപിച്ചിരിക്കുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ വിജയിച്ച് കീഴടക്കിയിരിക്കുന്നു. യോഹന്നാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു കുഞ്ഞാട് മുന്നോട്ട് വരുന്നതാണ് കണ്ടത്. അവൻ മുറിവേറ്റ് ക്ഷതമേറ്റ് രക്തപങ്കലമായിരുന്നു. അതൊരു അറുക്കപ്പെട്ട കുഞ്ഞാടായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. തീർച്ചയായും അത് അപ്പോഴും രക്തം ചിന്തിയിരുന്നു. നിങ്ങൾ ഈ കുഞ്ഞാടിനെ അറുത്തുകൊല്ലുന്ന രീതിയിൽ ഇത് കുഞ്ഞാടായിരുന്നു. അവൻ കുരിശിൽ വെട്ടിമുറിക്കപ്പെട്ടു. വിലാപ്പുറത്ത് കുന്തത്താൽ കുത്തേറ്റ് കൈയിലും കാലിലും ആണിയടിക്കപ്പെട്ട് തലയിൽ മുൾക്കിടീരം വെച്ചിരുന്നു. അവനൊരു ദാരുണമായ അവസ്ഥയിലായിരുന്നു. ഈ കുഞ്ഞാട് അവിടെ കടന്നു വരികയും വീണ്ടെടുപ്പിന്റെ മുഴുവൻ ആധാര പ്രമാണം കയ്യിൽ പിടിച്ചുകൊണ്ട് സിംഹാസനത്തിലിരുന്നവന്റെ അടുക്കലേക്ക് നടന്നു വന്നു. ഈ കുഞ്ഞാട് മുമ്പോട്ട് ചെന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലത് കൈയിൽ നിന്ന് പുസ്തകം ഏറ്റുവാങ്ങി മുദ്രകളെ പൊട്ടിച്ച് ആ പുസ്തകം തുറന്നു. അത് സംഭവിച്ചപ്പോൾ സ്വർഗത്തിൽ ഒരു മഹത്തായ കാര്യം നടന്നത് കാണുന്നതിന് നമുക്കിടയായി. കാരണം 24 മൂപ്പന്മാരും 4 ജീവികളും സ്വർഗത്തിലെല്ലാവരും നീ യോഗ്യൻ എന്ന് ഉച്ചത്തിൽ ഘോഷിച്ചു. ഇവിടെ ഇതാ ദൂതന്മാർ വരികയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയായിരുന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശം അവിടെ അർപ്പിച്ചു. യാഗപീഠത്തിന് കീഴിലുള്ള വിശുദ്ധന്മാർ ഉച്ചത്തിൽ ആർത്തു, ഓ കുഞ്ഞാടെ, നീ യോഗ്യൻ. നീ ഞങ്ങളെ വീണ്ടെടുത്തിരിക്കുകയും നീ ഞങ്ങളെ രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി തീർക്കുകയും ഞങ്ങൾ ഭൂമി വാഴും എന്ന് പറഞ്ഞു. ഓ, അപ്രകാരമാണ് അവൻ പുസ്തകം തുറന്നപ്പോൾ സംഭവിച്ചത്. നോക്കൂ, ഈ പുസ്തകം യഥാർത്ഥത്തിൽ ലോകസ്ഥാപനത്തിന് മുമ്പേ ആസൂത്രണം ചെയ്ത് എഴുതപ്പെട്ടിരിക്കുന്നതാണ്. ഈ പുസ്തകം, ഈ വേദപുസ്തകം യഥാർത്ഥത്തിൽ ലോകസ്ഥാപനത്തിന് മുമ്പേ എഴുതപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവായ കുഞ്ഞാട് ലോകസ്ഥാപനത്തിന് മുമ്പേ അറുക്കപ്പെട്ടതായിരുന്നു. അവന്റെ മണവാട്ടികളായ അംഗങ്ങളുടെ പേരുകൾ കുഞ്ഞാടന്റെ ജീവപുസ്തകത്തിൽ ലോകസ്ഥാപനത്തിന് മുമ്പ് എഴുതപ്പെട്ടിരിക്കുന്നു. എന്നാൽ അത് മുദ്രയിടപ്പെട്ടിരിക്കുകയും ആരുടെയെല്ലാം പേരുകളാണ് അതിലുള്ളതെന്നും അതിനെക്കുറിച്ചുള്ള സകല കാര്യങ്ങളും ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുകയും അതെത്ര മഹത്തായ ഒരു കാര്യവുമായിരിക്കുന്നു. അങ്ങനെ യോഹന്നാൻ ഇത് കണ്ടപ്പോൾ അവൻ പറഞ്ഞു, സ്വർഗത്തിലും ഭൂമിക്കും ഭൂമിക്ക് കീഴിലുമുള്ള സകല സൃഷ്ടികളും അവനെ ആമേൻ, മഹത്വവും ബഹുമാനവും സ്വീകരിക്കാൻ യോഗ്യനായവൻ എന്ന് പറഞ്ഞു കേൾക്കുകയുണ്ടായി. അവന് വാസ്തവമായും അതൊരു മഹത്തായ സമയമായിരുന്നു, കാരണം കുഞ്ഞാട് അതിന് യോഗ്യനായിരുന്നു. ഇപ്പോൾ കുഞ്ഞാട് അവിടെ നിൽക്കുകയാണ്. ഇന്ന് രാത്രിയിൽ നാം ഈ ആറാമത്തെ അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ അവന്റെ കയ്യിൽ പുസ്തകവും പിടിച്ചുകൊണ്ട് അത് വെളിപ്പെടുത്തി തരുന്നതിനായി നിൽക്കുകയാണ്. ഹോ, എനിക്കിന്ന് വലിയൊരു, അതായത് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ജനങ്ങൾ ആത്മീയരാണെന്ന് ഞാൻ കരുതുന്നു. ഇന്ന് പറയുവാനുള്ള വിഷയത്തിന്മേൽ ചില കാര്യങ്ങൾ ഞാൻ കുറിച്ചെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഏകദേശം 12 മണിക്ക് പരിശുദ്ധാത്മാവ് ആ മുറിയിലേക്ക് കടന്നുവന്ന് അത് തിരുത്തിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഭയങ്കരമായൊരു തെറ്റ് വരുത്തുമായിരുന്നു. ഞാനതൊരു പഴയ പ്രസംഗ വിഷയത്തിൽ നിന്നും എടുക്കുകയായിരുന്നു. ഈ വിഷയത്തിന്മേൽ എന്റെ പക്കൽ യാതൊന്നുമില്ലായിരുന്നു. രണ്ടാമത്തെ മുദ്ര എന്താണെന്നും എനിക്ക് യാതൊന്നും അറിയില്ല. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നതായ ചില പഴയ പ്രസംഗക്കുറിപ്പുകൾ എഴുതി വച്ചിരുന്നത് എന്റെ പക്കലുണ്ടായിരുന്നു. ഈ പ്രസംഗ വിഷയത്തെ ഞാൻ ഡോക്ടർ സ്മിത്തും അതുപോലെയുള്ള പല പ്രമുഖരായ ഉപദേഷ്ടാക്കന്മാർ പഠിപ്പിച്ചിരുന്ന കാര്യങ്ങളിൽ നിന്നും എടുത്തിരുന്നതായിരുന്നു. അവരെല്ലാവരും അതുപോലെ തന്നെ അത് വിശ്വസിച്ചിരുന്നതിനാൽ ഞാനത് കുറിച്ചെടുക്കുകയുണ്ടായി. ശരി, എങ്കിൽ ആ നിലപാടിനനുസരിച്ച് ഞാനിപ്പോൾ ഇത് പഠിപ്പിക്കാൻ പോകുകയാണ് എന്ന് ഞാൻ പറയാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ ഉച്ച സമയത്ത് ഏകദേശം 12 മണിക്ക് പരിശുദ്ധാത്മാവ് നേരെ ആ മുറിയിലേക്ക് പ്രവഹിക്കുകയും ആ മുഴുവൻ കാര്യങ്ങളെയും തുറന്നു കാട്ടുകയും അവിടെ അതാ ഒന്നാമത്തെ മുദ്ര തുറക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഞാനിവിടെ നിൽക്കുന്നത് തീർച്ചയായിരിക്കുന്നതുപോലെ ഞാനിവിടെ പറയാൻ പോകുന്ന കാര്യങ്ങൾ സുവിശേഷ സത്യമാകുന്നു എന്ന് എനിക്ക് ഉറപ്പാകുന്നു. അതങ്ങനെ തന്നെ എന്ന് ഞാൻ അറിയുന്നു. അതെന്തുകൊണ്ടാണെന്നാൽ ഒരു വെളിപാട് വചനത്തിന് വിപരീതമാണെങ്കിൽ അതൊരു വെളിപാടല്ല. നിങ്ങൾക്കറിയാമോ, ചില കാര്യങ്ങൾ പരിപൂർണമായും സത്യമായി ചിലപ്പോൾ കാണപ്പെട്ടിരിക്കും. എന്നിരിക്കലും അത് സത്യമല്ല. നോക്കൂ, അത് സത്യം പോലെ തോന്നിച്ചെന്നിരിക്കാം, എന്നാൽ അതാകുന്നില്ല. ഇപ്പോൾ ഈ പുസ്തകവുമായി കുഞ്ഞാടിനെ നാം കാണുന്നു. ആറാമത്തെ അധ്യായത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു. കുഞ്ഞാട് മുദ്രകളിലൊന്ന് പൊട്ടിച്ചപ്പോൾ, നീ വരിക എന്ന് 4 ജീവികളിലൊന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് കേട്ടു. അപ്പോൾ ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു. അതിന്മേലിരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. അവനൊരു കിരീടവും ലഭിച്ചു. അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. ഇപ്പോൾ ഒന്നാമത്തെ മുദ്ര അതാകുന്നു. അതിനെക്കുറിച്ചാണ് ഇന്ന് രാത്രിയിൽ നാം ദൈവകൃപയാൽ വിശദീകരിക്കാൻ ശ്രമിക്കാൻ പോകുന്നത്. എന്റെ ഏറ്റവും നല്ല അറിവിൽ ഒരു മനുഷ്യൻ ഇത് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത്, നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞുകൂടായെങ്കിൽ വലിയ അപകടകരമായ വഴിയിൽ നടക്കുന്നത് പോലെയാകുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ടൊരു വെളിപാടിനാലാണ് എനിക്കത് കിട്ടുന്നതെങ്കിൽ ഞാൻ അപ്രകാരം നിങ്ങളോട് പറയും. എന്റെ സ്വന്തമായ ബുദ്ധിയിൽ കൂടെയാണ് എനിക്കത് എടുക്കേണ്ടി വരുന്നതെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങളോട് പറയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ അറിയിക്കും. എന്നാൽ ഇന്ന് രാത്രിയിൽ ഞാനിവിടെ നിൽക്കുന്നത് പോലെ എനിക്കിത് ഉറപ്പായ കാര്യമാകുന്നു. അത് സർവശക്തനായ ദൈവത്തിൽ നിന്നും ഇന്ന് പുതുതായി എനിക്ക് ലഭിച്ചതാണ്. തിരുവെഴുത്തിന്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ വെറുതെ ഈ കാര്യങ്ങളെക്കുറിച്ച് ഞാനിത് പറയുന്നില്ല. ഇപ്പോൾ ഞാൻ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം എന്ന് ഞാൻ ആശിക്കുന്നു. ഇപ്പോൾ സംഭവിക്കാനുള്ള എന്തെങ്കിലും ഒരു കാര്യം ഇവിടെ കിടക്കുകയും അത് സംഭവിക്കുന്നതിന് മുമ്പ് അവിടെ സംഭവിക്കാൻ കിടക്കുന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് യാതൊന്നും പറയാൻ കഴിയില്ല. മനസ്സിലായോ? നിങ്ങൾ വായിക്കുകയാണോ അതോ നിങ്ങൾ എന്തെങ്കിലും കേൾക്കുകയാണോ? നോക്കൂ, ഏഴ് മുദ്രകളാൽ മുദ്രയിടപ്പെട്ട പുസ്തക ചുരുൾ ഇപ്പോൾ കുഞ്ഞാട് തുറന്നു തരികയാണ്. ഇന്ന് രാത്രിയിൽ നാം ആസ്ഥാനത്തേക്ക് സമീപിക്കുന്നതാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ മുദ്രകൾ തുറക്കപ്പെടുമ്പോൾ പുസ്തകത്തിലെ രഹസ്യങ്ങൾ വെളിപ്പെട്ടിരിക്കും. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഇതൊരു മുദ്രയിടപ്പെട്ട പുസ്തകമാണ്. ഇപ്പോൾ നാം അപ്രകാരം അത് വിശ്വസിക്കുന്നു. നാം വിശ്വസിക്കുന്നില്ലേ? ഇതൊരു മുദ്രയിടപ്പെട്ട പുസ്തകമാണെന്ന് നാം വിശ്വസിക്കുന്നു. ഇതിനു മുമ്പ് ഒരിക്കലും നാം അത് അറിഞ്ഞിരുന്നില്ല. എന്നാൽ അതായിരുന്നു. അത് ഏഴ് മുദ്രകളാൽ മുദ്രയിട്ടിരിക്കുന്നു. അത് പുസ്തകത്തിന്റെ പുറകിലായിട്ട് പുസ്തകം ഏഴ് മുദ്രകളാൽ മുദ്രയിടപ്പെട്ടിരിക്കുന്നു. നാം ഈ തരത്തിലുള്ള ഒരു പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അതിപ്രകാരം ഏഴ് നാടകളാൽ ചുറ്റപ്പെട്ട ഒരു പുസ്തകമാണെന്ന് പറയാം. എന്നാൽ ഇത് ആ രീതിയിലുള്ള ഒരു പുസ്തകമല്ല. ഇതൊരു പുസ്തക ചുരുളാകുന്നു. ഈ ചുരുൾ അഴിക്കുമ്പോൾ അതൊരു പുസ്തകമാകുന്നു. അതിനുശേഷം അടുത്തതായി കിടക്കുന്നത് രണ്ടാമത്തേതാകുന്നു. ഇതെന്താകുന്നുവെന്ന് ഇവിടെ തന്നെ ഇത് പറയുന്നു. എന്നാൽ ഇതൊരു മർമ്മമാകുന്നു. എന്നിരിക്കലും നാം ഇത് പരിശോധിച്ചു നോക്കിയിരിക്കുന്നു. എന്നാൽ ഓർക്കുക, ഈ പുസ്തകം മുദ്രയിട്ടിരിക്കുന്നു. ഈ പുസ്തകം മർമ്മങ്ങളുടെ വെളിപ്പാടായ പുസ്തകമാകുന്നു. ഇത് യേശുക്രിസ്തുവിന്റെ വെളിപാടാകുന്നു. നോക്കൂ, ഇതൊരു വെളിപാട് പുസ്തകമാകുന്നു. എന്നാൽ നിങ്ങൾക്കറിയാമോ, മനുഷ്യർ ഇതിൽ കടക്കുവാൻ കഴിഞ്ഞുപോയ കാലങ്ങളിൽ കൂടി പരിശോധിച്ച് ശ്രമിച്ചു നോക്കിയിരുന്നു. നാം എല്ലാവരും ശ്രമിച്ചിരുന്നു. എന്നിരിക്കലും ഒരു വട്ടം ഞാൻ ഓർക്കുന്നു, ശ്രീമാൻ ബോഹനാനോ അദ്ദേഹത്തിന്റെ ആളുകൾ ആരെങ്കിലും ഇവിടെ സന്നിഹിതരായിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും അധിക്ഷേപമായി ഇക്കാര്യത്തെ അർത്ഥമാക്കുന്നില്ല. ശ്രീമാൻ ബോഹനാൻ എന്റെ ഒരു ഉറ്റ സുഹൃത്താകുന്നു. ഞാൻ അവിടെ ജോലി ചെയ്യുമ്പോൾ അദ്ദേഹം പൊതുസേവന വകുപ്പിൽ സൂപ്രണ്ടായിരുന്നു. ഞാൻ ആദ്യമായി രക്ഷിക്കപ്പെട്ട ശേഷം വെളിപാട് പുസ്തകം വായിച്ചതിനെക്കുറിച്ച് ഞാൻ അദ്ദേഹത്തോട് പറയുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാനത് വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ശ്രീമാൻ ബോഹനാൻ ഒരു നല്ല മനുഷ്യനും സഭയിലെ ഒരു അംഗവുമായിരുന്നു. അദ്ദേഹം എന്തിലൊക്കെ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് എനിക്കറിയില്ല. എന്നാൽ അദ്ദേഹം പറഞ്ഞു, യോഹന്നാൻ അന്ന് രാത്രിയിൽ ഒരു നല്ല എരിവുള്ള അത്താഴം വയറു നിറയെ കഴിച്ചിട്ട് ഉറങ്ങാൻ പോയിരിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഒരുപക്ഷെ അതിന്റെ ജോലി തന്നെ എനിക്ക് നഷ്ടപ്പെടുവാൻ കഴിയുമായിരുന്നു. ഞാൻ പറഞ്ഞു, അങ്ങനെ പറയുവാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ? ഞാൻ വെറുമൊരു പയ്യൻ മാത്രമായിരുന്നു. എന്നിരിക്കലും ഞാൻ ചോദിച്ചു, ദൈവത്തിന്റെ വചനത്തെക്കുറിച്ച് ഇപ്രകാരം പറയാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ? നോക്കൂ, ഞാൻ വെറുമൊരു കുട്ടിയായിരിക്കെ 21-ഓ 22-ഓ വയസ്സിൽ കൂടുതൽ പ്രായമില്ലായിരുന്നു. കൂടാതെ ജോലിയുടെ ദൌർലഭ്യവും വിഷണ്ണതയും എല്ലാമായിരുന്നു. ഇങ്ങനെ ഒരു ഭയം എന്നിൽ ഉണ്ടായിരുന്നു. എന്നിരിക്കലും ദൈവത്തിന്റെ വചനത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു ചീത്തവാക്ക് കേൾക്കാൻ കഴിയില്ലായിരുന്നു. ഇത് സത്യമാകുന്നു, മുഴുവനായും സത്യമാകുന്നു. അതുകൊണ്ട് ഇത് യോഹന്നാൻ ആഹാരം കഴിച്ചിട്ടുണ്ടായ ഒരു സ്വപ്നമോ ഒരു പേടി സ്വപ്നമോ ആയിരുന്നില്ല. അവൻ പത്മോസ് ദ്വീപിൽ ദൈവത്തിന്റെ വചനത്തെ പുസ്തക രൂപത്തിലാക്കാൻ ശ്രമിച്ചതിന്റെ കാരണത്താൽ റോമ സാമ്രാജ്യം അവനെ അവിടേക്ക് നാടുകടത്തിയിരുന്നു. അങ്ങനെ കർത്തൃ ദിവസത്തിൽ അവൻ ഈ ദ്വീപിലായിരുന്നു. അവൻ തന്റെ പിന്നിലായി കേട്ട മഹാനാഥം എന്തെന്നറിയാനായി തിരിഞ്ഞു നോക്കിയപ്പോൾ ഏഴ് പൊന്നില വിളക്കുകളും അതിന് നടുവിൽ ദൈവപുത്രൻ നിൽക്കുന്നതും കണ്ടു. ഇപ്പോൾ ഈ പുസ്തകം ഒരു വെളിപാടാകുന്നു. അതുകൊണ്ട് ഒരു വെളിപാടെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കാര്യം അറിയിക്കപ്പെടുന്നതും എന്തെങ്കിലും ഒരു കാര്യം വെളിപ്പെടുത്തപ്പെടുന്നതുമാകുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, അതിനാൽ നിങ്ങളിത് മറന്നുകളയുന്നതിനിടയാകുകയില്ല. ഇത് അവസാന കാലം വരെ മറച്ചുവെക്കപ്പെട്ടിരിക്കുന്നു. നോക്കൂ, ഈ മുഴുവൻ മർമ്മവും അവസാന കാലം വരെ മറച്ചുവെക്കപ്പെട്ടിരിക്കുന്നു. നാം അത് തിരുവെഴുത്തിൽ ഇവിടെ കാണുന്നു. ഇപ്പോൾ പുസ്തകത്തിലെ മർമ്മം മുദ്രകൾ പൊട്ടിക്കപ്പെടുമ്പോൾ വെളിപ്പെടുന്നു. മുദ്രകൾ പൂർണ്ണമായി പൊട്ടിക്കപ്പെട്ട് കഴിയുമ്പോൾ വീണ്ടെടുപ്പിന്റെ സമയം കഴിഞ്ഞിരിക്കും. കാരണം കുഞ്ഞാട് തന്റെ മധ്യസ്ഥയുടെ സ്ഥാനം വിട്ടിട്ട് തന്റെ അവകാശങ്ങൾ എടുക്കുന്നതിനായി മുമ്പോട്ട് വന്നിരിക്കുന്നു. ഇതിനിടയ്ക്ക് അവനൊരു മധ്യസ്ഥനായിരുന്നു. എന്നാൽ മുദ്രകളിലുള്ള യഥാർത്ഥ വെളിപാട് സംഭവിക്കുമ്പോൾ, അവ ഓരോന്നായി പൊട്ടിക്കപ്പെടാൻ തുടങ്ങുമ്പോൾ, കുഞ്ഞാട് വിശുദ്ധ സ്ഥലത്തു നിന്നും പുറപ്പെട്ടു വരുന്നു. ഇത് വചനപ്രകാരമാകുന്നു. നാം അത് കഴിഞ്ഞ രാത്രിയിൽ വായിച്ചിരുന്നു. അവനവരുടെ നടുവിൽ നിന്നും മുമ്പോട്ട് കടന്നുവന്ന് പുസ്തകം തന്റെ കയ്യിലെടുത്തു. അതുകൊണ്ട് ഇനിയും അവനൊരു മധ്യസ്ഥനല്ല. എന്തുകൊണ്ടെന്നാൽ അവർ അവനെ ഒരു സിംഹം എന്ന് വിളിച്ചു. അത് രാജാവാകുന്നു. അതിനാൽ ഇനിയും അവനൊരു മധ്യസ്ഥനല്ല. ഈ മുദ്രകളിലെ കഥാപാത്രങ്ങൾ ആദ്യത്തെ സഭാ കാലഘട്ടത്തിൽ തന്നെ തുടങ്ങുന്നു. ഇപ്പോൾ ഓർക്കുക, അതിനാൽ നമുക്കതിന്റെ പശ്ചാത്തലം കഴിയാവുന്നത്രയും നന്നായി മനസ്സിലാക്കാൻ കഴിയും. കഥാപാത്രങ്ങൾ എന്നിവരെ വിളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഒരു കഥാപാത്രം എന്ന് പറയുന്നത് മുഖംമൂടി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാകുന്നു. മനസ്സിലായോ? ഇന്ന് രാത്രിയിലെ ഈ അഭിനയത്തിൽ സാത്താൻ തന്റെ മുഖം മൂടി മാറ്റുന്നത് നാം കാണാൻ പോകുന്നതാണ്. കൂടാതെ എല്ലാ കഥാപാത്രങ്ങളുമാകുന്നു. ക്രിസ്തു അവൻ നടിച്ച തന്റെ ഭാഗത്ത് ചെയ്തത് അവൻ ഒരാത്മാവിൽ നിന്ന് മനുഷ്യനായപ്പോൾ അവൻ മനുഷ്യ ശരീരമായ അങ്കിയുടെ കഥാപാത്രമായി മാത്രം ഒരു ബന്ധുവായ വീണ്ടെടുപ്പുകാരനാകുന്നതിനു വേണ്ടി ഒരു മനുഷ്യരൂപത്തിൽ താഴേക്കിറങ്ങി വന്നു. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഇതൊരു കഥാപാത്രത്തിന്റെ രൂപം മാത്രമാകുന്നു. ആ കാരണത്താലാണ് ഇതെല്ലാം ഉപമകളായി തന്നിരിക്കുന്നതും. കൂടാതെ ഇവയെല്ലാം ജീവികളെയും മൃഗങ്ങളെയും പോലെ ആയിരിക്കുന്നത് ഇതൊരു അഭിനയമാകുന്നു. ഈ കഥാപാത്രങ്ങൾ ആദ്യത്തെ സഭാകാലഘട്ടത്തിൽ തന്നെ തുടങ്ങുന്നു. കാരണം ഇത് ക്രിസ്തു സ്വയം 7 സഭാകാലഘട്ടങ്ങൾക്ക് അവനെ തന്നെ വെളിപ്പെടുത്തുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാകുന്നുണ്ടോ? ശരി. ക്രിസ്തു സ്വയം അവനെ തന്നെ 7 സഭാകാലഘട്ടങ്ങൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു. അതിനുശേഷം ഈ സഭാകാലഘട്ടങ്ങളിൽ കൂടി ഒരു വലിയ കൂട്ടിക്കുഴിച്ചിൽ കടന്നുവരുന്നുണ്ട്. 7-ാമത്തെ സഭാകാലഘട്ടത്തിന്റെ അവസാനത്ത് 7-ാമത്തെ ദൂതന്റെ സന്ദേശം ആ നഷ്ടപ്പെട്ടുപോയ രഹസ്യങ്ങളെല്ലാം എടുത്ത് സഭയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കും. നോക്കൂ, നാം ഇപ്പോൾ അത് പരിശോധിച്ചു നോക്കുന്നതാണ്. എന്നാൽ ആ രഹസ്യങ്ങൾ അതിന്റെ യഥാർത്ഥ അവസ്ഥയിൽ അപ്പോൾ വെളിപ്പെട്ടിരുന്നില്ല. ഇപ്പോൾ വേദപുസ്തകത്തിന്റെ കാലഘട്ടത്തിൽ വളരെയധികം രഹസ്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അവരീ കാര്യങ്ങളെ യോഹനാൻ ഇവിടെ കണ്ടിരുന്നതുപോലെ സംഭവിച്ചപ്പോൾ കണ്ടിരുന്നു. അതിപ്രകാരം അവൻ പറഞ്ഞതുപോലെ ഒരു വെള്ള കുതിരസവാരിക്കാരനാകുന്നു. എന്നാൽ അതിന്റെ രഹസ്യം എന്താകുന്നു? ആ കുതിരസവാരിക്കാരനോടൊപ്പം ഒരു രഹസ്യം അതിലുണ്ടായിരിക്കുന്നു. എന്നാൽ അതെന്തായിരുന്നുവെന്ന് അവർക്കറിയില്ല. അത് വെളിപ്പെടേണ്ടിയിരുന്നു. അത് വെളിപ്പെടുത്തപ്പെടുന്നത് കുഞ്ഞാട് പിതാവിന്റെ മധ്യസ്ഥതയുടെ സിംഹാസനം വിട്ട് ബന്ധുവായ വീണ്ടെടുപ്പുകാരനായി വരുമ്പോഴാകുന്നു. ഞാനൊരു ചെറിയ കാര്യം ഇവിടെ പറയാൻ പോകുകയാണ്. ഈ ടേപ്പുകൾ ആരുടെയും കൈവശം കിട്ടാനിടയുണ്ട്. ആർക്കും അവർക്ക് വേണ്ടുന്നതായ കാര്യങ്ങൾ പറയാൻ കഴിയും. തന്റെ വിശ്വാസത്തിന് ബോധ്യമായി എന്തും പറയാൻ അവൻ അവകാശമുണ്ട്. എന്നാൽ ഒരു സുവിശേഷ വേലക്കാരൻ തന്റെ ജനങ്ങളുടെ ഇടയിൽ ഇത് ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പിന്നെ ഇതെടുക്കേണ്ട എന്ന് അവരോട് പറയാൻ കഴിയും. എന്നാൽ ഇത് പറയുന്നതിനു വേണ്ടി എന്നെ അയച്ചിരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയാകുന്നു. അതിനാൽ സത്യം എന്താണെന്ന് ഞാൻ അവർക്ക് വെളിപ്പെടുത്തിയിരിക്കണം. ഇപ്പോൾ പിന്നിലായി ഇവിടെ മധ്യസ്ഥതയുടെ സമയത്ത് ലോകസ്ഥാപനം മുതൽ അതിൽ പേരുകൾ ഇട്ടിരുന്നുവെന്ന് കുഞ്ഞാട് അറിഞ്ഞിരുന്നു. ആ പേരുകളെല്ലാം ഈ ഭൂമിയിൽ ഇതുവരെയും വെളിപ്പെടുന്നതുവരെയും. അവനൊരു മധ്യസ്ഥനായി അവിടെ തന്നെ നിൽക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾക്കിത് മനസ്സിലായോ? ഇത് സമ്പൂർണമായും മുൻനിയമിക്കലാകുന്നു. ശരി, അവൻ അവിടെ തന്നെ നിൽക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടാണെന്നാൽ ദൈവം നിത്യജീവനായി മുൻനിർണയിക്കപ്പെട്ടവർക്ക് വേണ്ടി മരിക്കുന്നതിനാണ് അവൻ വന്നത്. തന്റെ മുന്നറിവിനാൽ അവൻ അവരെ അറിഞ്ഞിരുന്നു. തന്റെ സ്വന്തം ഇഷ്ടത്താലല്ല, അവന്റെ ഇഷ്ടം ആരും നശിച്ചു പോകരുതെന്നായിരുന്നു. എന്നാൽ തന്റെ മുന്നറിവിനാൽ ആരെല്ലാം നശിച്ചു പോകുമെന്നും ആരെല്ലാം നശിക്കാതിരിക്കുമെന്നും അവൻ അറിഞ്ഞിരുന്നു. ആ കാരണത്താൽ അതിനുള്ള ഒരു പേര് ഭൂമിയിൽ ഇതുവരെയും പ്രഖ്യാപനം ചെയ്തിട്ടില്ലെങ്കിൽ ആ പേരിനെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ക്രിസ്തുവിന് ഒരു മധ്യസ്ഥനായി അവിടെ തന്നെ നിൽക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ അവസാനത്തെ വ്യക്തിയും കുഞ്ഞാടിന്റെ രക്തമായ ക്ലോറക്സിൽ അല്ലെങ്കിൽ വെളുപ്പിക്കുന്ന ദ്രവ്യമായ ബ്ലീച്ചിൽ വീണ് കഴിഞ്ഞാൽ ഉടൻ തന്നെ അവന്റെ മധ്യസ്ഥതയും കാലം തീർന്നു കഴിയുന്നു. അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. അപ്പോൾ അവൻ വിശുദ്ധ സ്ഥലം വിട്ടുപോകുകയും അത് ന്യായവിധിയുടെ ഇരിപ്പിടമാകുകയും ചെയ്യുന്നു. അപ്പോൾ ക്രിസ്തുവിൽ അല്ലാത്തവർക്ക് അയ്യോ കഷ്ടം. ഇപ്പോൾ ശ്രദ്ധിക്കുക, കുഞ്ഞാട് തന്റെ പിതാവിന്റെ മധ്യസ്ഥയുടെ സ്ഥാനം വിടുമ്പോൾ ഇത് വെളിപ്പെടേണ്ടത് ആവശ്യമാകുന്നു. ഇപ്പോൾ ഇത് വെളിപ്പാട് 5-ാം അധ്യായമാകുന്നു. ഇപ്പോൾ അവൻ മുദ്രയുടെ പുസ്തകം എടുക്കുന്നു, അല്ലെങ്കിൽ മുദ്രകളാൽ മുദ്രയിടപ്പെട്ട പുസ്തകമെടുത്ത് അതിന്റെ മുദ്രകൾ പൊട്ടിച്ച് അവരെ കാണിക്കുന്നു. നോക്കൂ, ഇപ്പോൾ സഭായുഗത്തിന്റെ അന്ത്യത്തിൽ മധ്യസ്ഥയുടെ ജോലി തീർന്നു കഴിഞ്ഞതിനു ശേഷം സഭാകാലഘട്ടങ്ങൾ അവിടെ അവസാനിച്ചിരിക്കുന്നു. അവൻ ആദ്യത്തെ സഭാകാലഘട്ടമായ FSS സഭയുടെ കാലത്ത് വരികയും വെളിപ്പെടുത്തുകയും ദൂതനെ അയക്കുകയും ചെയ്യുന്നു. നാം മുമ്പോട്ട് പോകുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കുന്നു എന്ന് ശ്രദ്ധിക്കുക. അതിന്റെ ഉദ്ദേശ്യം ഇതാ ഇവിടെയാകുന്നു. ആദ്യം സംഭവിക്കുന്ന കാര്യം എന്താകുന്നു എന്ന് വെച്ചാൽ, സ്വർഗത്തിൽ അതിനെക്കുറിച്ച് ആദ്യം ഒരു പ്രഖ്യാപനമുണ്ടാകുന്നു. എന്ത് സംഭവിക്കുന്നു? ഒരു മുദ്ര തുറക്കപ്പെടുന്നു. എന്താകുന്നു അത്? ഒരു മർമ്മം വെളിവാക്കപ്പെടുന്നു. മനസ്സിലായോ? അങ്ങനെ ഒരു മർമ്മം വെളിവാക്കപ്പെടുമ്പോൾ ഒരു കാഹളശബ്ദം മുഴങ്ങുന്നു. അതൊരു യുദ്ധം പ്രഖ്യാപിക്കുന്നു. ഒരു ബാധ വന്ന് പതിക്കുകയും ഒരു സഭായുഗം ആരംഭിക്കുകയും ചെയ്യുന്നു. യുദ്ധത്തിന്റെ ഭാഗം എന്താകുന്നു? സഭയുടെ ദൂതൻ ദൈവിക രഹസ്യത്തെ പിടിച്ചെടുക്കുന്നു. പൂർണമായിട്ടല്ലെങ്കിലും ഭാഗികമായി വെളിപാട് ലഭിക്കുന്നു. അങ്ങനെ അവന് വെളിപ്പെടുമ്പോൾ അവൻ ദൈവത്തിന്റെ ഈ രഹസ്യത്തെ പിടിച്ചെടുക്കുകയും അതിനുശേഷം അവന് വെളിപ്പെട്ട രഹസ്യവുമായിട്ട് അവൻ ജനങ്ങളുടെ അടുക്കിലേക്ക് ചെല്ലുന്നു. അത് ജനങ്ങളുടെ ഇടയിലേക്ക് പോകുന്നു. അവൻ ജനങ്ങളുടെ ഇടയിൽ ചെന്ന് എന്താണ് ചെയ്യുന്നത്? അവൻ ഈ സന്ദേശത്തെ ജനങ്ങൾക്ക് വെളിപ്പെടുത്താൻ തുടങ്ങുന്നു. അതെന്താണ് തുടങ്ങുന്നത്? ഒരു യുദ്ധം, ഒരാത്മീയ യുദ്ധം. അതിനുശേഷം ദൈവം തന്റെ ദൂതനെ ആ സഭാകാലത്തില് തിരഞ്ഞെടുക്കപ്പെട്ടവരോടുകൂടെ എടുത്തുകൊണ്ടുപോയി നിദ്രയിലാക്കുന്നു. അതിനുശേഷം ആ സന്ദേശത്തെ തള്ളിക്കളഞ്ഞവരുടെ മേൽ അവനൊരു ബാധ അയക്കുന്നു. അതൊരു താൽക്കാലിക ന്യായവിധിയാകുന്നു. അങ്ങനെ ഇത് കഴിഞ്ഞതിനുശേഷം അത് മുന്നോട്ട് തുടരുകയും ജനങ്ങൾ വിഭാഗീയരാകുകയും വിഭാഗീയ സഭകളെ കൊണ്ടുവന്ന് രൂപീകരിക്കുകയും അതിനുശേഷം വെസ്ലിയും ബാക്കിയുള്ളവരും ചെയ്തതുപോലെ മനുഷ്യന്റെ പ്രവൃത്തിക്കനുസരിച്ച് ആരംഭിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം അതെല്ലാം കൂടി വീണ്ടും ഒരു കുഴപ്പത്തിലാകുന്നു. അതിനുശേഷം മറ്റൊരു രഹസ്യം കടന്നുവരുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? മറ്റൊരു സഭാകാലത്തിന് വേണ്ടിയുള്ള വേറൊരു ദൂതൻ ഭൂമിയിൽ എത്തിച്ചേരുന്നു. അതിനുശേഷം അവൻ എത്തുമ്പോൾ അവൻ കാഹളം മുഴക്കുന്നു, അവൻ യുദ്ധം പ്രാപിക്കുന്നു. നോക്കൂ, പിന്നെ എന്താണ് സംഭവിക്കുന്നത്? അവസാനം ആ ദൂതനും ഇതിനുശേഷം എടുക്കപ്പെടുന്നു. അങ്ങനെ ഈ ദൂതൻ എടുക്കപ്പെട്ടതിന് ശേഷം ഒരു ബാധ വീഴുകയും അവരെ നശിപ്പിച്ചു കളയുകയും ചെയ്യുന്നു. ആത്മീയ മരണം സഭയുടെ മേലടിക്കുകയും ആ സഭ ആ കൂട്ടം നശിച്ചു പോകുകയും ചെയ്യുന്നു. അതിനുശേഷം ദൈവം വേറൊന്നിലേക്ക് തുടരുന്നു. ഹോ, ഇതൊരു മഹത്തായ പദ്ധതിയാണ്. ഇത് അവസാനത്തെ ദൂതൻ എത്തിച്ചേരുന്നത് വരെയാകുന്നു. ഈ അന്ത്യകാലത്തെ ദൂതന്റെ പക്കൽ വിശേഷിച്ച് യാതൊരു മർമ്മവുമില്ല. എന്നാൽ അവൻ മറ്റുള്ള കാലഘട്ടങ്ങളിൽ അവർക്ക് നഷ്ടപ്പെട്ടതെല്ലാം കൂടി ശേഖരിക്കുകയും ഇതുവരെയും യഥാർത്ഥമായി വെളിപ്പെടാതിരുന്ന സകല സത്യങ്ങളും അവന് ലഭിക്കുന്ന വെളിപ്പാടനുസരിച്ച് അവൻ തന്റെ സഭാകാലത്ത് ആ കാര്യങ്ങളെ വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. നിങ്ങളത് വായിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിവിടെയാകുന്നു. വെളിപാട് 10-ാം അധ്യായം 1-4 വരെ നിങ്ങൾക്കത് കിട്ടും. ശരി, നോക്കൂ, കുഞ്ഞാട് പുസ്തകമെടുത്ത് അതിന്റെ മുദ്രകൾ പൊട്ടിക്കുന്നു. എന്നിട്ട് 7-ാമത്തെ സഭാദൂതൻ അത് കാണിച്ചു കൊടുക്കുന്നു. കാരണം ഇതുമാത്രം ഈ ദൈവിക രഹസ്യങ്ങൾ 7-ാമത്തെ ദൂതന്റെ ദൈവിക ശുശ്രൂഷയാകുന്നു. ഇപ്പോൾ നാം സഭാകാലഘട്ടങ്ങളിൽ കൂടി കടന്ന് അതിന്റെ ചരിത്രത്തിൽ കൂടിയും കടന്ന് അത് തെളിയിച്ചിരിക്കുന്നു. ഇത് 7-ാമത്തെ സഭയുടെ ദൂതന്റെ സന്ദേശമാകുന്നു. ശരി, അവൻ കഴിഞ്ഞുപോയ എല്ലാ രഹസ്യങ്ങളെയും കഴിഞ്ഞുപോയ എല്ലാ കാര്യങ്ങളെയും വെളിപ്പെടുത്തി തരുന്നു. വെളിപാട് 10:1-7 വരെ അതായിരിക്കുന്നു. ഇപ്പോൾ ഓർക്കുക, 7-ാമത്തെ ദൂതന്റെ കാഹളനാദത്തിങ്കൽ അവൻ തന്റെ സുവിശേഷ കാഹളം പൊട്ടിപ്പുറപ്പെടുവിക്കുന്ന കാലത്ത് ദൈവത്തിന്റെ സകല രഹസ്യങ്ങളെയും അവന് നിവൃത്തിയാക്കേണ്ടതാകുന്നു. അത് ഇപ്രകാരം ആദ്യ സഭാകാലങ്ങളിൽ കടന്നു വന്നിരുന്നതുപോലെയാണ്. കുറച്ചു നേരത്തിന് ശേഷം നാം അതിൽ കടക്കുന്നതാണ്. അതൊരു ഉപദേശമാകുന്നു. അതിനുശേഷം ആദ്യം അതൊരു പറച്ചിലാകുന്നു, പിന്നെ അതൊരു ഉപദേശമായി തീരുന്നു, പിന്നെ അതൊരു മതസംഹിതയായി തീരുന്നു, അതിനുശേഷം അതൊരു സഭയാകുന്നു. അങ്ങനെ ഇരുണ്ട കാലഘട്ടങ്ങളിൽ കൂടി കടന്നു വന്നു. ഇരുണ്ട കാലഘട്ടത്തിന് ശേഷം ആദ്യത്തെ മതപരിഷ്കരണമായ ലൂഥർ കടന്നു വന്നു. അവൻ തന്നോടൊപ്പം ആ സഭായുഗത്തിൽ സംഭവിച്ചിരുന്ന എല്ലാ വിധത്തിൽപ്പെട്ട രഹസ്യങ്ങളെയും കൊണ്ടുവന്നു. എല്ലാം അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ അവൻ ഒരിക്കലും അത് നിവൃത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതിനെ തുടർന്ന് വെസ്ലി ശുദ്ധീകരണവുമായി വന്നു. അത് കുറച്ചുകൂടി കൂടുതൽ വെളിപ്പാടായിരുന്നു. അപ്പോഴും അതൊരിക്കലും നിവൃത്തിയാക്കപ്പെട്ടിരുന്നില്ല. എല്ലായിടത്തും അവ്യക്തമായ കാര്യങ്ങൾ വിട്ടുപോയിട്ട് അത് യഥാർത്ഥ സ്നാനത്തിന് പകരം തളിക്കൽ പോലെയുള്ള കാര്യങ്ങളാകുന്നു. ലൂഥർ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിന് പകരം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവാണ് ഉപയോഗിച്ചിരുന്നത്. ഇങ്ങനെ വ്യത്യസ്തമായ പലവിധ കാര്യങ്ങളാകുന്നു. അതിനെ തുടർന്ന് പെന്തിക്കോസ്റ്റുകാരുടെ കാലഘട്ടം പരിശുദ്ധാത്മാഭിഷേകമായി കടന്നുവരികയും അവർ അതിന്മേൽ തുണ്ടം തുണ്ടമാകുകയും ചെയ്തു. ഇപ്പോൾ ഇതിനുശേഷം ഒരു കാലഘട്ടമുണ്ടായിരിക്കാൻ കഴിയില്ല. അതെല്ലാമായിരിക്കുന്നു. അത് ഫിലാദെൽഫിയ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ലാവോദിക്യ കാലഘട്ടമാകുന്നു. അതിനുശേഷം നാം തിരുവെഴുത്ത് പഠിക്കുന്നതിൽ കൂടെ ഓരോ സഭായുഗത്തിന്റെയും ദൂതൻ എല്ലായ്പ്പോഴും ആ കാലഘട്ടത്തിന്റെ അവസാനത്താണ് എത്തിയിരുന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്നതിനിടയായി. പൌലോസ് തന്റെ സഭാകാലഘട്ടത്തിന്റെ അവസാനത്താണ് വന്നിരുന്നത്. ഇറേനിയസ് തന്റെ സഭാകാലഘട്ടത്തിന്റെ അവസാനത്താണ് വന്നിരുന്നതെന്ന് നാം കാണുന്നു. മാർട്ടിൻ ആ കാലഘട്ടത്തിന്റെ അവസാനത്തായിരുന്നു. ലൂഥർ കത്തോലിക്ക കാലഘട്ടത്തിന്റെ അവസാനത്താണ് വന്നിരുന്നത്. പിന്നെ എന്താകുന്നു? വെസ്ലി ലൂഥറൻ സഭായുഗത്തിന്റെ അവസാനത്തെത്തിയിരുന്നു. പെന്തക്കോസ്തു ശുദ്ധീകരണ കാലഘട്ടത്തിന്റെ അവസാനത്ത് പരിശുദ്ധാത്മാഭിഷേകത്തോടുകൂടെ കടന്നു വന്നു. പെന്തക്കോസ്തു യുഗത്തിന്റെ അവസാനം ദൈവത്തിന്റെ വചനത്തിനനുസരിച്ച് ഇന്ന് രാത്രിയിൽ അവൻ എന്നെ സഹായിക്കുന്നതിനനുസരിച്ച് നമുക്കൊരു സഭാദൂതൻ ലഭിക്കേണ്ടതാണ് എന്ന് ഇതിൽ കൂടി നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ആ സഭാദൂതൻ ഇതുവരെയും അഴുതിപോയി കിടന്നിരുന്ന എല്ലാ അറ്റങ്ങളെയും എടുത്ത് അത് സഭ ആകാശത്തിൽ എടുത്തുകൊള്ളപ്പെടുന്നതിനു വേണ്ടി ദൈവത്തിന്റെ ഈ മുഴുവൻ രഹസ്യങ്ങളെയും വെളിപ്പെടുത്തി തരുന്നതാണ്. അതിനുശേഷം അവിടെ വരുന്നത് 7 രഹസ്യമായ ഇടിനാദങ്ങളാകുന്നു. അത് എഴുതപ്പെട്ടിട്ട് പോലുമില്ല. അത് ശരിയാണ്. ഈ 7 ഇടിനാദങ്ങളിൽ കൂടെ ഈ അന്ത്യകാലത്ത് അത് വെളിപ്പെടുന്നതിൽ കൂടെ അത് ഉൽപ്രാപണത്തിനുള്ള വിശ്വാസത്തിനു വേണ്ടി മണവാട്ടിയെ ഒരുമിച്ചാക്കി തീർക്കുന്നതിന് വേണ്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തുകൊണ്ടാണെന്നാൽ നമുക്കിപ്പോഴുള്ള വിശ്വാസം കൊണ്ട് നമുക്കത് ചെയ്യുന്നതിന് സാധിക്കില്ല. അവിടെ എന്തോ ഒരു കാര്യമുണ്ട്, നമുക്ക് മുന്നോട്ട് ചുവടുവെക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് ദിവ്യ രോഗശാന്തി നേടുന്നതിനുള്ള വിശ്വാസം തന്നെ കഷ്ടിച്ചേയില്ല. നമുക്ക് ഒരു നിമിഷം തന്നെ ശരീരം രൂപാന്തരപ്പെട്ട് ഭൂമിയിൽ നിന്നും എടുത്തുകൊള്ളപ്പെടുന്നതിനുള്ള വിശ്വാസം ആവശ്യമായിരിക്കുന്നു. കർത്താവ് അനുവദിക്കുന്ന പക്ഷം കുറച്ചു നേരത്തിന് ശേഷം എവിടെയാണ് അത് എഴുതിയിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കാം. അതിനുശേഷം ദുഷ്പ്രവർത്തിക്കാർക്കുള്ള എല്ലാവിധമായ ന്യായവിധികളുമാണ്. ഇപ്പോൾ നോക്കൂ, മുദ്രകളുടെ ഈ കാലഘട്ടത്തിൽ കൂടി അത് തുറക്കപ്പെട്ട് ഇപ്പോൾ അവസാനത്തെ മുദ്ര തുറക്കപ്പെട്ടിരിക്കുന്നത് വരെയാകുന്നു. അവർ ഈ മുദ്രകളെ ശ്രദ്ധിച്ചുകൊണ്ട് അവർ എന്തായിരുന്നുവെന്ന് ചെയ്തിരുന്നുകൊണ്ടിരുന്നതെന്ന് വെറുതെ ഊഹിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ അവസാന കാലഘട്ടം വരെ അതായിരിക്കുന്നു. ദുഷ്പ്രവർത്തിക്കാരായ ഇവരെല്ലാം മഹാകഷ്ടകാലത്തിൽ ചെന്നെത്തും. ദുഷ്പ്രവർത്തിക്കാരായ ഇവരെല്ലാം സഭയിൽ രഹസ്യമായി ഏഴ് മുദ്രകൾക്കെതിരായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അതൊരു സഭയുടെ പേരിൽ തന്നെ പ്രവർത്തിച്ചിരുന്നതായി നമുക്ക് കുറച്ചു നേരത്തിനുള്ളിൽ കണ്ടുപിടിക്കാം. അവർ സ്വയം അവരെ തന്നെ സഭയെന്ന് വിളിക്കുന്നു. അത് ശരിയാണോ അല്ലയോ എന്ന് നമ്മൾ തന്നെ നോക്കിക്കാണുക. ഞാൻ അത്രമാത്രം വിഭാഗീയ സഭകൾക്കെതിരായിരുന്നുവെന്ന് എന്തുകൊണ്ടാണെന്ന് അറിയാതെ തന്നെയായിരുന്നതിൽ യാതൊരു ആശ്ചര്യവുമില്ല. നോക്കൂ, അവർ അവസാനിച്ചിരിക്കുന്നു. ഇപ്പോൾ അതൊരു ശാന്തമായ രീതിയിൽ ഇവിടെ തുടങ്ങിയിട്ട് പിന്നീട് കൂടുതൽ കൂടുതൽ മോശമായ രീതിയിലാകുന്നു. ജനങ്ങൾ ഓ ഇത് വളരെ നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിലേക്ക് നേരെ പോകുന്നു. എന്നാൽ ഈ അന്ത്യകാലത്ത് ഈ കാര്യങ്ങൾ വെളിപ്പെട്ടിരിക്കുന്നു. അങ്ങനെ അവസാനം അവർ അത്രയും മോശമായ അവസ്ഥയിലെത്തിയിട്ട് നേരെ ഉപദ്രവകാലത്തിലേക്ക് എത്തിച്ചേരുന്നു. ക്രിസ്തുവിന്റെ മണപാട്ടി ഉപദ്രവകാലത്തിൽ കൂടെ കടന്നുപോകുമെന്ന് എങ്ങനെ ഒരു മനുഷ്യന് പറയാൻ കഴിയും? എനിക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നോക്കൂ, അവൾ ഉപദ്രവകാലത്തിൽ നിന്നും എടുത്തു മാറ്റപ്പെട്ടിരിക്കുന്നു. സഭ ന്യായം വിധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അവർ അവരെ തന്നെ ന്യായം വിധിച്ച് രക്തം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ പൂർണമായും പരിപൂർണമായും പാപരഹിതനായ ഒരു വ്യക്തിയെ ദൈവത്തിന് എങ്ങനെ ന്യായം വിധിക്കാൻ കഴിയും? അങ്ങനെയൊരു വ്യക്തി ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. വീണ്ടും ജനിക്കപ്പെട്ട ഓരോ വിശ്വാസിയും സത്യവിശ്വാസിയും ദൈവമുമ്പാകെ പൂർണമായും പരിപൂർണമായും പാപരഹിതനാകുന്നു. അവൻ തന്റെ പ്രവൃത്തികളിൽ ആശ്രയിക്കുന്നില്ല. യേശുവിന്റെ രക്തത്തിൽ അവന്റെ അനുതാപം ചെന്ന് വീണിരിക്കുന്നു. വേദപുസ്തകം അപ്രകാരം പറയുന്നു. നോക്കൂ, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, കാരണം അവന് പാപം ചെയ്യാൻ കഴിയുകയില്ല. യേശുവിന്റെ ശക്തമായ ബ്ലീച്ച് എന്ന വെളുപ്പിക്കുന്ന ദ്രാവകം ഒരു മനുഷ്യനും ദൈവത്തിനും ഇടയ്ക്ക് നിൽക്കുമ്പോൾ നിങ്ങൾക്കൊരു മനുഷ്യനെ എങ്ങനെ പാപിയാക്കാൻ കഴിയും? അത് പാപത്തെ ഒട്ടും അവശേഷിക്കാത്ത വിധത്തിൽ ഇല്ലാതാക്കി കളയും. ആ പരിശുദ്ധമായ ക്രിസ്തുവിന്റെ രക്തത്തിന് എങ്ങനെ ഒരു പാപത്തെ അവിടെ കടത്തിവിടാൻ കഴിയും? അവന് കഴിയില്ല. യേശു പറഞ്ഞു, ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവേൻ. സൽഗുണപൂർണനാകണം എന്ന ഒരു വിചാരം പോലും നമുക്ക് എങ്ങനെ തുടങ്ങാൻ കഴിയും? എന്നാൽ യേശു അത് ആവശ്യപ്പെട്ടിരിക്കുന്നു. അങ്ങനെ യേശു അത് ആവശ്യപ്പെട്ടിരിക്കുന്നുവെങ്കിൽ അതിനുവേണ്ടി ഒരു വഴി അവൻ ഒരുക്കേണ്ടതായിട്ടുണ്ട്. തന്റെ സ്വന്തമായ രക്തത്തിൽ കൂടെ അവനത് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞുപോയ കാലങ്ങളിൽ മറഞ്ഞിരുന്ന രഹസ്യങ്ങളെല്ലാം വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ചുള്ള വിചാരം എന്താണെന്നാൽ, ഈ അന്ത്യസമയത്ത് സഭാകാലങ്ങളിൽ കൂടി രഹസ്യമായി കിടന്നിരുന്ന കാര്യങ്ങൾ മുദ്രകൾ തുറക്കപ്പെടുമ്പോൾ ഈ അന്ത്യകാലത്ത് ഇവിടെ വെച്ച് വെളിപ്പെടേണ്ടിയിരിക്കണം. ആ സമയത്ത് മധ്യസ്ഥതയുടെ കാലവും തീർന്നിരിക്കും. അതിനുശേഷം ന്യായവിധി പിന്നിലുള്ളവർക്കായി കാത്തിരിക്കുന്നു. അവർ അതിലേക്ക് പോകുന്നു. അത് മണവാട്ടി ഈ ദൃശ്യത്തിൽ നിന്നും എടുക്കപ്പെട്ടതിനു ശേഷമായിരിക്കും. ഓ, നമുക്കൊരു തിരുവെഴുത്ത് വായിക്കാം. കുറച്ച് തിരുവെഴുത്തുകൾ എഴുതിയെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നമുക്ക് രണ്ട് തെസലോനിക്കയർ എടുത്തിട്ട് ഒരു നിമിഷം അതിലേക്ക് നോക്കാം. ഇത് മനോഹരമായ ഒരു ചിത്രീകരണമാകുന്നു. ഞാനത് ഇഷ്ടപ്പെടുന്നു. നമുക്ക് നോക്കാം. അതെ, തെസലോനിക്കർ രണ്ടാം ലേഖനം, രണ്ട് തെസലോനിക്കർ രണ്ടാം അധ്യായത്തിന്റെ ഏഴാം വാക്യം വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് രണ്ട് തെസലോനിക്കർ രണ്ടിന്റെ ഏഴ് നോക്കാം. അത് ശരിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ നടുക്കത്തോടും വിറയലോടും കൂടിയാണ് ഇത് എഴുതിയെടുത്തിരിക്കുന്നത്. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴും വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്നും നീങ്ങിപ്പോക മാത്രം വേണം. ആരാണ് തടുക്കുന്നവൻ? മനസ്സിലായോ? നോക്കൂ, ഇതൊരു മർമ്മമാണ്, അധർമ്മത്തിന്റെ മർമ്മം. അത് പിന്നിലായി ഇവിടെ ഒന്നാം സഭായുഗത്തിൽ തന്നെ ഉണ്ടായിരുന്നു. പൗലോസ് ഇവിടെ അതിനെക്കുറിച്ച് എഴുതുമ്പോൾ അധർമ്മത്തിന്റെ മർമ്മം എന്ന് പറയുന്നു. എന്താണ് അധർമ്മം? അധർമ്മം എന്ന് വെച്ചാൽ ചെയ്യാൻ പാടില്ലാത്തതെന്ന് നിങ്ങൾക്കറിയാവുന്ന എന്തെങ്കിലും ഒരു കാര്യം എങ്ങനെയെങ്കിലും നിങ്ങൾ ചെയ്യുന്നതാണ്. പൗലോസ് ഇവിടെ ഇപ്രകാരമുള്ള അധർമ്മം പ്രവർത്തിക്കുന്നവർ ഇന്ന് ഭൂമിയിലുണ്ട് എന്ന് പറയുന്നു. നമുക്ക് ആ ഭാഗം ഒരു നിമിഷത്തേക്ക് വായിക്കാം. കുറച്ചുകൂടി മുമ്പോട്ട് അതിന്റെ മൂന്നാം വാക്യം തൊട്ട് തുടങ്ങാം. ആരും ഏതുവിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ അവൻ വെളിപ്പെടുകയും വേണം. അത് ശരിയാണ്. അവൻ ദേവാലയത്തിൽ ഇരുന്നുകൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിനു മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ പാപമോചനവും നടത്തുന്നു. നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ തന്നെ ഞാനിത് നിങ്ങളോട് പറഞ്ഞു എന്ന് ഓർക്കുന്നില്ലയോ? അവന്റെ കീഴിലിരുന്ന് കുറച്ച് ഉപദേശങ്ങൾ ഗ്രഹിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? അവൻ സമയത്തിന് മുമ്പേ വെളിപ്പെടാതിരിക്കേണ്ടതിന് ഇപ്പോൾ തടുക്കുന്നത് എന്ത് എന്ന് നിങ്ങൾ അറിയുന്നു. അതപ്പോഴല്ല, നോക്കൂ, അതപ്പോഴല്ല, എന്നാൽ അവന്റെ സമയത്തിലാകുന്നു. നോക്കൂ, അത് ആ മുദ്രകൾ പൊട്ടിക്കുന്ന സമയത്താകുന്നു. അതെന്താകുന്നു എന്ന് കൃത്യമായും നമുക്കറിയാം. ആരാണ് ഈ അധർമ്മമൂർത്തിയായ മനുഷ്യൻ? ആരാണ് ഈ അധർമ്മ പ്രവർത്തിക്കുന്ന നാശയോഗ്യനായ മനുഷ്യൻ? എന്നാൽ അവൻ അവന്റെ സമയത്തിൽ വെളിപ്പെട്ടിരിക്കും. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. അത് വഞ്ചകന്മാർ, നോക്കൂ, ജനങ്ങളെ തെറ്റായി വഴി നടത്തി മറ്റെന്തിലെങ്കിലും വഞ്ചിക്കുന്നവരാണ്. ഇതുവരെ തടുക്കുന്നവൻ ദൈവം വഴിയിൽ നിന്നും, അത് സഭ, ക്രിസ്തു, മണവാട്ടിയാകുന്നു. അത് വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. മുദ്രകൾ തുറക്കപ്പെടുമ്പോൾ അവന്റെ സമയത്തിൽ, പൗലോസ് പറഞ്ഞു എന്റെ സമയത്തിലല്ല, എന്നാൽ അവൻ വെളിപ്പെടുമ്പോഴായിരിക്കും. നോക്കൂ, അവനെ കർത്താവ് യേശു തന്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി. കുറച്ചു നേരത്തിന് ശേഷം നാം അതെടുക്കുന്നതാണ്. തന്റെ വായിലെ ശ്വാസത്താൽ, അതെന്താണെന്ന് ശ്രദ്ധിക്കുക. തന്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം. അവൻ, അവന്റെ, ഒരു മനുഷ്യന്റെ പ്രവൃത്തികൾ സാത്താന്റെ പ്രവൃത്തികൾക്ക് അനുസരിച്ചായിരിക്കും. വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. അനീതിയാൽ ജനങ്ങളെ വഞ്ചിക്കും. നശിച്ചു പോകുന്നവർക്ക്, അത് ഈ മണവാട്ടിയല്ല, അത് ഇതുമാതിരിയുള്ള കാര്യങ്ങൾ നോക്കിയിരിക്കുന്നവരാകുന്നു. കാരണം അവർ സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളാകിയാൽ തന്നെ അങ്ങനെ ഭവിക്കും. ക്രിസ്തു സത്യമാകുന്നു, ക്രിസ്തു വചനമാകുന്നു. എന്നാൽ അവർ ഒരു മതസംഹിതയെ അതിലും കൂടുതലായി ആഗ്രഹിച്ചു. അതെ, നോക്കൂ, അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായികയാൽ തന്നെ അങ്ങനെ സംഭവിക്കും. ഈ കാരണത്താൽ അവർക്ക് ഭോഷ്ക്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു. ലെക്സിക്കൻ നിഘണ്ടു നോക്കിയതിനനുസരിച്ച് ഒരു ഭോഷ്ക് എന്നല്ല, ഈ ഭോഷ്ക് എന്ന് തർജ്ജമ ചെയ്തിരിക്കണം. ഈ ഭോഷ്ക് അവൻ ഹൗവയോട് പറഞ്ഞ അതേ കാര്യം തന്നെ. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് തന്നെ. എന്തൊരു പ്രസ്താവനയാകുന്നു! മണവാട്ടി ആകാശത്തിൽ എടുക്കപ്പെട്ടതിനു ശേഷം ആ ധർമ്മമൂർത്തിയായ മനുഷ്യൻ അവനെ തന്നെ വെളിപ്പെടുത്തും. ക്രിസ്തുവിന്റെ യഥാർത്ഥ മണവാട്ടിയായ അവൾ ഓരോ സഭാകാലഘട്ടത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്നു. കഴിഞ്ഞ ദിവസം ഞാനൊരു പ്രസ്താവന നടത്തിയിരുന്നു. മണവാട്ടി വീട്ടിലേക്ക് എടുക്കപ്പെടാൻ കഴിയും. ആരും അതിനെക്കുറിച്ച് ഒരിക്കലും ഒന്നും അറിയില്ല. അത് സത്യമാണ്. ആരോ പറഞ്ഞു, ശരിയെങ്കിൽ സഹോദരൻ ബ്രഹാം, അതൊരു ചെറിയ കൂട്ടമായിരിക്കുമല്ലോ. യേശു പറഞ്ഞു, നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ. ഇപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ദൈവത്തോട് സംസാരിക്കുക. നോക്കൂ, അവിടെ 8 ആത്മാക്കൾ ജലപ്രളയത്തിൽ നിന്നും രക്ഷപ്പെട്ടതുപോലെ മനുഷ്യപുത്രന്റെ വരവിലും ആകും. ഇന്ന് രാത്രിയിൽ 800 ആളുകൾ ഉൽപ്രാപണത്തിൽ മേഘങ്ങളിലേക്ക് എടുക്കപ്പെടുകയാണെങ്കിൽ നിങ്ങളതിനെക്കുറിച്ച് ഒരു വാക്കുപോലും നാളെയോ അല്ലെങ്കിൽ അതിനടുത്ത ദിവസമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സമയത്തോ കേൾക്കാൻ പോകുന്നില്ല. അവർ പൊയ്ക്കഴിഞ്ഞിരിക്കുകയും നിങ്ങളതിനെക്കുറിച്ച് യാതൊന്നും അറിയുക പോലുമില്ല. നോക്കൂ, ഇത് അതേപോലൊരു കാര്യം തന്നെയായിരിക്കും.
ഞാൻ എന്താണ് പറയാൻ ശ്രമിക്കുന്നത്? ഞാൻ നിങ്ങളെ പേടിപ്പിക്കുകയോ വിഷമിപ്പിക്കുകയോ ചെയ്യാൻ ശ്രമിക്കുകയല്ല. നിങ്ങൾ അതിനായി തയ്യാറായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഓരോ നിമിഷവും തയ്യാറായി ജാഗ്രതയോടെ ഇരിക്കുക. അസംബന്ധം വിട്ടുകളയുക. ദൈവവുമായുള്ള നിന്റെ കർത്തവ്യത്തിലായിരിക്കുക. കാരണം നീ വിചാരിക്കുന്നതിലും ഇത് താമസിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ യഥാർത്ഥ മണവാട്ടിയായി നിങ്ങൾ ഓർമ്മയിൽ വെച്ചുകൊള്ളുക. ഇപ്പോൾ ഒരു വ്യാജ മണവാട്ടിയും കൂടിയുണ്ട്. നമുക്കത് വെളിപാട് 17-ാം അധ്യായത്തിൽ കിട്ടുന്നു. ഞാൻ വിധവയല്ല, എനിക്ക് യാതൊന്നിനും മുട്ടില്ല എന്നവൾ കടും ചുവപ്പുള്ള ഒരു മൃഗത്തിന്മേൽ ഇരുന്നു കൊണ്ട് പറയുന്നതായും മറ്റും നമുക്ക് കാണാൻ കഴിയും. എന്നാൽ യഥാർത്ഥ മണവാട്ടി 1000-10000 ജനങ്ങൾ ഒന്നുചേർന്ന് ഉണ്ടാക്കപ്പെടുന്നതായിരിക്കും. എന്നാൽ അവൾ ഓരോ സഭായുഗത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടവരായിരിക്കും. ഓരോ വട്ടവും ഒരു സന്ദേശം വരുമ്പോഴും അത് വിശ്വസിച്ച് അതിലുണ്ടായിരുന്ന വെളിച്ചത്തെ സ്വീകരിച്ചവരെ എല്ലാ ജനങ്ങളെയും വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നു. യേശു തന്നെ അതേ കാര്യത്തെ പഠിപ്പിച്ചുകൊണ്ട് പറയുന്നില്ലേ, 7-ാമത്തെ യാമത്തിൽ ആർപ്പ് വിളി ഉണ്ടായി എന്ന്? അത് അവസാനത്തെ സഭായുഗമാകുന്നു. അവൻ പറഞ്ഞു, ഇതാ മണവാളൻ വരുന്നു, അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവീൻ. അപ്പോൾ ഉറങ്ങിപ്പോയ കന്യകമാർ എഴുന്നേറ്റിട്ട് കണ്ണു തിരുമ്മിക്കൊണ്ടുവന്ന് പറഞ്ഞു, ആ എണ്ണയിൽ കുറച്ച് ഞങ്ങൾക്കും ആവശ്യമായിരിക്കുന്നു എന്ന് തോന്നുന്നു, അതുകൊണ്ട് കുറച്ച് നിങ്ങളുടെ പക്കൽ ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടായിരിക്കുമോ? അപ്പോൾ ആ യഥാർത്ഥ സത്യ മണവാട്ടി അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ ആവശ്യത്തിന് മതിയാകുന്ന എണ്ണ മാത്രമേ ഞങ്ങളുടെ കൈവശമുള്ളൂ. ഹാ, അതെ, ഞങ്ങൾക്കകത്ത് പ്രവേശിക്കാൻ മതിയാകുന്നത്രയും മാത്രമേ ഞങ്ങളുടെ പക്കലുള്ളൂ. നിങ്ങൾക്ക് തരാൻ ഞങ്ങളുടെ പക്കൽ ഒട്ടുമില്ല. നിങ്ങൾക്ക് എണ്ണ വേണമെങ്കിൽ പോയി പ്രാർത്ഥിക്കുക. അവർ എണ്ണ വാങ്ങുവാൻ പോയപ്പോഴേക്ക് മണവാളൻ വരികയും മണവാട്ടി അകത്ത് കിടക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ ശേഷിച്ചിരുന്നവർ, പരിപൂർണമായും ചാരിത്രശുദ്ധിയുണ്ടായിരുന്ന ആ സഭ അവിടെ പുറത്ത് തള്ളപ്പെട്ടു. അവിടെ കരച്ചിലും നിലവിളിയും പല്ലുകടിയും ഉണ്ടാകും എന്നവൻ പറഞ്ഞു. ഇപ്പോൾ നോക്കൂ, അത് തെരഞ്ഞെടുക്കപ്പെട്ടവരാകുന്നു. മണവാളൻ വരുന്നു എന്ന ആർപ്പ് വിളി ഉണ്ടായപ്പോൾ ഓരോ സഭാകാലങ്ങളിലായി നിദ്ര കൊണ്ടിരുന്നവർ എല്ലാവരും ഉണർത്തപ്പെട്ടു. നോക്കൂ, ഇത് ദൈവം ഈ കാലഘട്ടത്തിലുള്ള ഏതാനും കുറച്ച് 1000-ത്തോളം ആളുകളെ തേടി പിടിച്ചെടുത്തുകൊണ്ടുകൊള്ളപ്പെടാൻ വരികയാണെന്ന് നാം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലെയല്ല. ഇതോരോ സഭായുഗത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടവരാകുന്നു. ആ കാരണത്താലാണ് അവസാന കാലഘട്ടത്തെ അവസാന വ്യക്തി കടന്നുവരുന്നതുവരെ ക്രിസ്തു ഒരു മധ്യസ്ഥനായിട്ട് മധ്യസ്ഥതയുടെ ഇരിപ്പിടത്തിൽ തന്നെ പ്രായച്ചിത്തം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ എന്താണ് സംഭവിച്ചുകൊണ്ടിരുന്നത് എന്നതിന്റെ അപ്പോഴത്തെ ഈ വെളിപാടുകൾ ജനങ്ങളുടെ മേൽ തുറക്കപ്പെടുമ്പോൾ എന്താണ് സംഭവിച്ചിരുന്നതെന്ന് അവർ കാണുന്നതിനിടയാകുന്നു. ഇപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായോ? ശരി. ശ്രദ്ധിക്കുക, മരിച്ചവരിൽ ശേഷിച്ചവർ, അത് സഭയിലെ അംഗങ്ങളാകുന്നു, അവർ 1000 വർഷത്തേക്ക് പിന്നെ ജീവിച്ചില്ല. സഭയിലെ അംഗങ്ങൾ, ഈ ക്രിസ്ത്യാനികൾ, സഭ 1000 വർഷത്തേക്ക് പിന്നെ ജീവിച്ചില്ല. അതിനുശേഷം അവർ മണവാട്ടിയുടെ മുമ്പാകെ നിൽക്കുന്നതിനു വേണ്ടി ഉയർത്തെഴുന്നേറ്റു. അത് ശരിയാണ്, രാജാവിന്റെയും രാജ്ഞിയുടെയും മുമ്പിൽ നിൽക്കുന്നതിനായി കടന്നു വരുന്നു. സ്തോത്രം. ചില സഭകൾ ഇന്ന് അവരെ തന്നെ സ്വർഗത്തിലെ രാജ്ഞി എന്ന് വിളിക്കുന്നു. സ്വർഗത്തിലെ രാജ്ഞി ക്രിസ്തുവിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട മണവാട്ടിയാകുന്നു. അവൾ അവനോടൊപ്പം വരും. ദാനിയൽ അത് കണ്ടിട്ട് പറഞ്ഞു, 1000-1000 പേർ അവന് ശുശ്രൂഷ ചെയ്തു. ഇപ്പോൾ നിങ്ങൾ ദാനിയലിന്റെ പുസ്തകത്തിൽ തിരുവെഴുത്ത് പരിശോധിച്ചാൽ ന്യായവിസ്താര സഭ ഇരുന്നതായും പുസ്തകങ്ങൾ തുറന്നതായും അവിടെ കാണാം. ഇപ്പോൾ ഓർക്കുക, അവൻ വന്നപ്പോൾ അവൻ തന്നെ മണവാട്ടിയോടുകൂടെയാണ് വന്നത്. ഭാര്യ അവളുടെ ഭർത്താവിന് ശുശ്രൂഷ ചെയ്യുന്നു. 1000-1000 പേർ അവന് ശുശ്രൂഷ ചെയ്തു. ന്യായവിസ്താര സഭയിരുന്നു, പുസ്തകങ്ങൾ തുറന്നു, മറ്റൊരു പുസ്തകവും തുറന്നു. അത് ജീവന്റെ പുസ്തകമായിരുന്നു. മണവാട്ടിയാകുന്നതേയില്ല. അവൾ ആകാശത്തിൽ എടുക്കപ്പെട്ട ശേഷം തിരികെ വന്ന് അവനോടൊപ്പം സുവിശേഷ സന്ദേശത്തെ തള്ളിക്കളഞ്ഞ തലമുറയെ ന്യായം വിധിക്കുന്നതിനായി അവിടെ നിൽക്കുകയാണ്. യേശു തന്നെ പറയുന്നില്ലേ, തെക്കേ രാജ്ഞി ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ചുയർത്തെഴുന്നേറ്റിട്ട് അതിനെ കുറ്റം വിധിക്കും. അവൾ ശലോമോന്റെ ജ്ഞാനം കേൾപ്പാൻ ഭൂമിയുടെ അറുതികളിൽ നിന്ന് വന്നുവല്ലോ. ഇവിടെ ഇതാ ശലോമോനിലും വലിയവൻ. ആ ന്യായവിധിയിൽ തെക്കേ രാജ്ഞി ഷീബ രാജ്ഞി അവളുടെ സ്വന്തം സാക്ഷ്യവുമായി ന്യായം വിധിക്കുന്നതിന് നിൽക്കും. അത് യഹൂദന്മാരുടെ തലമുറയായിരുന്നിട്ട് ഒരൊറ്റ യഹൂദൻ പോലും കടന്നു വന്നില്ല.
അവർ കുരുടരായി പോയിട്ട് അവനെ കാണാതെ വിട്ടുപോയി. എന്തുകൊണ്ടെന്നാൽ അവർ അവന് വേണ്ടി കാത്തിരിക്കുകയും എന്നാൽ അവൻ അത്രയും എളിമയിൽ വന്നിട്ട് അവർ അത് കാണാതെ അതിനെ മറികടന്നുപോയി. അങ്ങനെ അവിടെ ഇതാ ആ ശ്രേഷ്ഠയായ രാജ്ഞി തന്നെത്താൻ താഴ്ത്തി കടന്നുവന്ന് ആ സന്ദേശത്തെ സ്വീകരിച്ചു. അവൾ ന്യായവിധിയിൽ നിന്നുകൊണ്ട് അവൻ പറഞ്ഞു ആ തലമുറയെ കുറ്റം വിധിക്കും. ഇപ്പോൾ ഈ മൂന്ന് വിഭാഗക്കാരെ നോക്കുക, എല്ലായ്പ്പോഴും കാണാം പുസ്തകം മരിച്ചുപോയവരുടെ ന്യായവിധി, മറ്റൊരു പുസ്തകം ജീവന്റെ പുസ്തകം, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവരുടെ പുസ്തകം. ചിലർ പറഞ്ഞേക്കാം നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മതിയാകും, ശരിയല്ലേ? അല്ല ശ്രീമാൻ, ശ്രദ്ധിക്കുക, യൂദാ ഇസ്കരിയത്താവിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. അത് തെറ്റാണെന്ന് പറയാൻ കഴിയുമോ? യേശു മത്തായി 10-ാം അധ്യായത്തിൽ യേശു അവർക്ക് പിശാചുക്കളെ പുറത്താക്കുന്നതിനും രോഗികളെ സൌഖ്യമാക്കുന്നതിനും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുന്നതിനും മരിച്ചവരെ ഉയർത്തെഴുന്നേൽക്കുന്നതിനുമുള്ള ശക്തി നൽകി. അങ്ങനെ അവർ പുറപ്പെട്ടു പോയി തിരികെ വന്നു. യൂദാസും അവരോട് കൂടെ തന്നെ ഉണ്ടായിരുന്നു. അവർ പിശാചുക്കളെ പുറത്താക്കുകയും എല്ലാവിധത്തിലുള്ള അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു. അവർ മടങ്ങി വന്നിട്ട് പറഞ്ഞു, കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു. യേശു അവരോട് പറഞ്ഞത്, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, എന്നാൽ നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ സന്തോഷിപ്പീൻ. യൂദാസും അവരോടൊപ്പം ഉണ്ടായിരുന്നു. എന്നാൽ എന്താണ് സംഭവിച്ചത്? ആ തെരഞ്ഞെടുക്കപ്പെട്ട കൂട്ടം പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിനായി പെന്തക്കോസ്ത് നാളിൽ മാളിക മുറിയിൽ പോകുവാനുള്ള സമയം വന്നപ്പോൾ യൂദാസ് തന്റെ തനിനിറത്തെ വെളിപ്പെടുത്തി കാണിച്ചു. അവൻ ന്യായവിധിയിലുണ്ടായിരിക്കും. അങ്ങനെ പുസ്തകങ്ങൾ തുറക്കപ്പെട്ടു, ജീവന്റെ പുസ്തകവും തുറക്കപ്പെട്ടു. ഓരോ മനുഷ്യനും അതിനനുസരിച്ച് വിധിക്കപ്പെട്ടു. ഇപ്പോൾ മണവാട്ടി അവിടെ ക്രിസ്തുവിനോടൊപ്പം ലോകത്തെ ന്യായം വിധിക്കുന്നതിനായി നിൽക്കും. പൗലോസ് പറയുന്നില്ലേ മണവാട്ടിയോട് സംസാരിച്ചുകൊണ്ട്, നിങ്ങളിൽ ഒരുത്തിന് മറ്റൊരുത്തിനോട് ഒരു കാര്യമുണ്ടെങ്കിൽ അഭക്തരുടെ മുമ്പിൽ ന്യായവിസ്താരത്തിന് പോകാൻ തുനിയുന്നുവോ? വിശുദ്ധന്മാർ ലോകത്തെ ന്യായം വിധിക്കും എന്നറിയുന്നില്ലയോ? നോക്കൂ, അവിടെയാണ് നിങ്ങൾ. വിശുദ്ധന്മാർ ലോകത്തെ ന്യായം വിധിച്ച ശേഷം ലോകം ഏറ്റെടുക്കാൻ പോകുകയാണ്. അത് ശരിയാണ്. ഇതുപോലൊരു ചെറിയ കൂട്ടം ഈ ലോകത്തിൽ അതെങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചേക്കാം. അതെങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ല, എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അവൻ അപ്രകാരം അത് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അത് അതിനെ ഉറപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ നോക്കുക, ഇപ്പോൾ ശ്രദ്ധിക്കുക, മരിച്ചവരിൽ ശേഷവർ, അതായത് സഭയിലെ അംഗങ്ങൾ, സഭയിലെ ജീവനില്ലാത്ത അംഗങ്ങൾ, പിന്നെ 1000 വർഷത്തേക്ക് ഉയർത്തെഴുന്നേറ്റില്ല. 1000 വർഷങ്ങൾക്ക് ശേഷം അവർ ഒരുമിച്ച് കൂടി, അത് മറ്റൊരു പുനരുത്ഥാനമായ രണ്ടാമത്തെ പുനരുത്ഥാനം വന്നപ്പോൾ അവർ ഒന്നിച്ചാക്കപ്പെട്ടു. ക്രിസ്തുവും സഭയും അത് മണവാട്ടിയാകുന്നു, സഭയല്ല. ക്രിസ്തുവിന്റെ മണവാട്ടി രാജ്ഞിയാകുന്നു, സഭയല്ല. ക്രിസ്തുവും മണവാട്ടിയും അവിടെ നിൽക്കും. അപ്പോൾ അവർ ചെമ്മരേടുകളെയും കോലാടുകളെയും വേർതിരിക്കുന്നത് പോലെ അവരെ വേർതിരിക്കും. അത് ശരിയാണ്. അവിടെ സഭയിലെ അംഗങ്ങളെല്ലാം കടന്നുവരും. അവർ സത്യത്തെ കേൾക്കുകയും സത്യത്തെ തള്ളിക്കളയുകയും ചെയ്തവരാണെങ്കിൽ എന്താണ് പറയപ്പെടാൻ പോകുന്നതെന്ന് ഒരു വലിയ ക്യാൻവാസിൽ എഴുതപ്പെട്ടതുപോലെ അവിടെ തെളിഞ്ഞുവരും. നിങ്ങൾ അതിനെക്കുറിച്ച് എന്താണ് വിചാരിച്ചതെന്നുള്ള നിങ്ങളുടെ സ്വന്തം ചിന്തകൾ പോലും അവിടെ കാണപ്പെട്ടിരിക്കും. ദൈവത്തിന്റെ അവിടെയുള്ള വലിയ ടെലിവിഷൻ ആയ ആകാശവിധാനത്തിൽ ഇത് കാണിക്കപ്പെടുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് രക്ഷപ്പെടാൻ പോകുന്നത്? നിങ്ങളുടെ സ്വന്തം ചിന്തകൾ നിങ്ങൾക്കെതിരായിരിക്കും. നിങ്ങളുടെ സ്വന്തം ചിന്തകൾ ആ നാഴികയിൽ നിങ്ങൾക്കെതിരായി സംസാരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം പറയുകയും മറ്റൊരു കാര്യം ചിന്തിക്കുകയുമാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളത് നിർത്തിക്കളയുന്നതാണ് നല്ലത്. നിങ്ങളുടെ ചിന്തകൾ ദൈവത്തിൽ അർപ്പിക്കുക, അവയെ വിശുദ്ധമായി സൂക്ഷിച്ചുകൊണ്ട് അതുമായിട്ട് തന്നെ നിന്നുകൊണ്ട് എപ്പോഴും അത് തന്നെ പറയുക. കൊള്ളാം, ഞാനത് വിശ്വസിക്കുന്നു എന്ന് പറയും, എന്നാൽ ഞാൻ ചെന്നത് കണ്ടുപിടിക്കുന്നതാണ് എന്ന് പറയരുത്. നിങ്ങൾ വിശ്വസിക്കുക തന്നെ ചെയ്യുക. ആമേൻ. ശ്രദ്ധിക്കുക, ഈ തരത്തിൽപ്പെട്ടവർ മരിക്കേണ്ടി വരുന്നതിന്റെ കാരണം എന്താണെന്നാൽ അവർ ഉപദ്രവകാലത്തിലെ ശുദ്ധീകരണത്തിന്റെ പരീക്ഷയിൽ കൂടി കടന്നുപോകേണ്ടി വരുന്നതുകൊണ്ടാണ്. കാരണം അവർ യഥാർത്ഥത്തിൽ രക്തത്തിന് കീഴിലായിരുന്നില്ല. അവർ രക്തത്തിന് കീഴിലാണെന്ന് അവകാശപ്പെട്ടുവെങ്കിലും അവർ അങ്ങനെ ആയിരുന്നില്ല. യേശുക്രിസ്തുവിന്റെ രക്തമാകുന്ന വെളുപ്പിക്കുന്ന ദ്രവ്യമായ ബ്ലീച്ച് പാപത്തെയും അതിന്റെ കറയായ പാപത്തിന്റെ ലക്ഷണങ്ങളെയും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുമ്പോൾ പിന്നെ അവർക്ക് ശുദ്ധീകരണത്തിനായി ഒരു പരീക്ഷയിൽ കൂടി എങ്ങനെ കടന്നുപോകാൻ കഴിയും? കൂടാതെ നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടി ദൈവത്തിൽ മറിഞ്ഞിരിക്കുകയും അവിടെ അത് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടുമിരിക്കുന്നു. എന്തിനു വേണ്ടി നിങ്ങൾ ന്യായം വിധിക്കപ്പെടണം? എവിടെ നിന്നാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ശുദ്ധീകരണം കിട്ടാൻ പോകുന്നത്? നിങ്ങൾ പാപമില്ലാത്തവനായി സമ്പൂർണമായും ക്രിസ്തുവിലായിരിക്കുമ്പോൾ പിന്നെ എന്തിനുവേണ്ടിയാണ് ശുദ്ധീകരണം ആവശ്യമായിരിക്കുന്നത്? ന്യായവിധി എന്തിനുവേണ്ടിയാകുന്നു? എന്നാൽ ഇതെല്ലാം ആ ഉറങ്ങിപ്പോയ കന്യകമാരായ കുട്ടർക്കാണ്, അതായത് അവർക്കാണ് ഇത് സാധിക്കാതെ പോയത്. ഇപ്പോൾ വർഷങ്ങളായി അവർ ഇത് ചെയ്തിരുന്നില്ലെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കൂ, ഇതാ വെളിപാടിന്റെ നാഴികയാകുന്നു. നോക്കൂ, മണവാട്ടിയുടെ വരവിൽ അത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇത് അവസാനത്തെ സമാപനമാകുന്നു. അവസാനത്തെ കാര്യങ്ങളെല്ലാം കടന്നുവരുന്നു. സ്നേഹിത, ഇത് അവസാനത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
എപ്പോഴാകും എനിക്കറിയില്ല, എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയില്ല. എന്നാൽ ഇന്ന് രാത്രിയിൽ അത് സംഭവിക്കുകയാണെങ്കിൽ ഞാൻ അതിന് തയ്യാറായിരിക്കുമെന്ന രീതിയിൽ ജീവിക്കാൻ ഇന്ന് രാത്രിയിൽ ഞാൻ ആഗ്രഹിക്കുന്നു. അവൻ ഇന്ന് രാത്രിയിൽ വന്നേക്കാം, ഒരുപക്ഷെ അടുത്ത 20 വർഷത്തേക്ക് അവൻ വന്നില്ല എന്നിരിക്കാം. അവൻ എപ്പോൾ വരുമെന്ന് എനിക്കറിയില്ല. എന്നാൽ അത് എപ്പോഴായാലും ഒരുപക്ഷെ എന്റെ ജീവിതം ഇന്ന് രാത്രിയിൽ അവസാനിച്ച് എന്നിരിക്കാം. അപ്പോൾ ഞാനിവിടെ ചെയ്ത എന്റെ എല്ലാ പ്രവൃത്തികളും ആ നാഴികയിൽ അവസാനിച്ചിരിക്കും. ഞാനിവിടെ ജീവിച്ച ജീവിതത്തിനനുസരിച്ച് എനിക്ക് അവനെ ന്യായവിധിയിൽ കണ്ടുമുട്ടേണ്ടി വരും. വൃക്ഷം ചായുന്നിടത്തേക്ക് അത് വീഴുന്നു. ഓർക്കുക, അവർ എണ്ണ വാങ്ങാൻ പോയപ്പോൾ, ഓ, നിങ്ങൾ പറഞ്ഞേക്കാം സഹോദരൻ ബ്രണഹാം, ഒരു നിമിഷം നിൽക്കൂ, എനിക്കതിനെക്കുറിച്ച് യാതൊന്നും അറിയില്ല. അവർ എണ്ണ വാങ്ങാൻ പോയിട്ട് തിരികെ വന്നപ്പോഴേക്കും മണവാട്ടി പോയി കഴിയുകയും വാതിലടയ്ക്കപ്പെടുകയും ചെയ്തു. അവർ വാതിലിൽ മുട്ടി വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളെക്കൂടെ അകത്ത് പ്രവേശിപ്പിക്കണമേ, ഞങ്ങളെക്കൂടെ അകത്ത് പ്രവേശിപ്പിക്കണമേ. എന്നാൽ അവർ പുറത്ത് അന്ധകാരത്തിൽ തള്ളപ്പെട്ടുപോയി. ഇപ്പോൾ അതിന്റെ ഒരു മാതൃക നിങ്ങൾക്ക് വേണമെങ്കിൽ ശ്രദ്ധിക്കുക. നോഹയുടെ കാലത്ത് യേശു അതിനെ സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നോഹയുടെ കാലത്ത് അവർ പെട്ടകത്തിൽ കയറി. എന്നാൽ അവർ ന്യായവിധിയുടെ സമയത്ത് കൂടിയാണ് രക്ഷിക്കപ്പെട്ടത്. അത് ക്രിസ്തുവിന്റെ മണവാട്ടിക്ക് മാതൃകയാകുന്നില്ല. ഹാനോക്ക് ക്രിസ്തുവിന്റെ മണവാട്ടിക്ക് മാതൃകയാകുന്നു. ഹാനോക്ക് നോഹ ഉപദ്രവകാലത്ത് കൂടി കടന്നുപോയി, കഷ്ടം സഹിച്ചു, മദ്യപാനിയായി ഒരുവിൽ മരിച്ചുപോയി. എന്നാൽ ഹാനോക്ക് 500 വർഷക്കാലത്തോളം ദൈവത്തോടുകൂടി നടന്ന് മേഘങ്ങളിലേക്ക് എടുക്കപ്പെടുന്നതിന്റെ വിശ്വാസത്തോടുകൂടി ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്നൊരു സാക്ഷ്യമുണ്ടായി. അങ്ങനെ അവൻ ദൈവത്തോടുകൂടി നടന്ന് ആകാശങ്ങളിലേക്ക് എടുക്കപ്പെടുകയും മരണം പോലും രുചിച്ചറിയാതെ സ്വർഗീയ ഭവനത്തിലേക്ക് പോയി. ഒരിക്കലും മരണം രുചിച്ചറിഞ്ഞില്ല. അത് ജീവനോട് ശേഷിക്കുന്നവരായി നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല, അല്ലെങ്കിൽ തടസ്സപ്പെടുത്തുകയില്ല എന്നതിന് മാതൃകയായിരിക്കുന്നു. അതേ തരത്തിൽപ്പെട്ടവർ തന്നെ നിദ്രയിലായിരിക്കുന്നു. അത് മനുഷ്യായുസിന്റെ കണക്കനുസരിച്ച് അത് മനുഷ്യായുസിന്റെ അവസ്ഥയിലെത്തിയിട്ട് നിദ്രയിലായിരുന്നവരാണ്. അവർ പിൻസമയത്ത് മരിച്ചവരാകുന്നു. എന്നാൽ അവർ മരിച്ചുപോയവരല്ല, അവർ നിദ്രയിലായിരിക്കുന്നവരാകുന്നു. ആമേൻ. അവർ നിദ്രയിലാകുന്നു, അവർ മരിച്ചവരല്ല. മണവാളൻ വന്ന് അവരെ ഉണർത്തുക മാത്രമേ അവർക്ക് ആവശ്യമായിട്ടുള്ളൂ. അതെ, അപ്പോൾ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കണ്ടവർക്ക് മുമ്പാകെയില്ല. ദൈവത്തിന്റെ കാഹളം മുഴങ്ങുകയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ എഴുത്തിരുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. മരിച്ചവരിൽ ശേഷിച്ചവർ പിന്നെ 1000 വർഷത്തേക്ക് ഉയർത്തെഴുന്നേറ്റില്ല. അവിടെയാകുന്നു ഇത്. അവർ ഉപദ്രവകാലത്തിലൂടെ കടന്നുപോയി. എന്തായിരുന്നു അത്? ഹാനോക്കിനെ പോലെയാകുന്നു. നിങ്ങൾക്കറിയാമോ, നോഹ ഹാനോക്കിനെ ശ്രദ്ധിച്ചിരുന്നു. കാരണം ഹാനോക്കിനെ കാണാതായപ്പോൾ ന്യായവിധി അടുത്തിരിക്കുന്നുവെന്ന് നോഹ മനസ്സിലാക്കിയിരുന്നു. അവൻ പെട്ടകത്തിന് ചുറ്റുമായി തന്നെ തങ്ങി നിന്നിരുന്നു. എന്നാൽ നോഹ ആകാശങ്ങളിലേക്ക് എടുക്കപ്പെടുകയുണ്ടായില്ല. അവൻ സ്വല്പമൊന്ന് വെള്ളത്തിൽ പൊങ്ങിയിട്ട് ഉപദ്രവങ്ങളിലൂടെ ഒഴുകിപ്പോയി. അവൻ ഉപദ്രവകാലത്തുകൂടി മൃത്യുവായ മരണത്തിൽ കൂടി വഹിക്കപ്പെട്ടു. എന്നാൽ നോഹ അതിൽ കൂടെ വഹിക്കപ്പെട്ടു. ഹാനോക്ക് മരണം കൂടാതെ രൂപാന്തരം പ്രാപിച്ചു. അത് സഭ നിദ്ര കൊണ്ടവരോടൊപ്പം കർത്താവിനെ എതിരേൽക്കുന്നതിനായി മേഘങ്ങളിൽ എടുക്കപ്പെടുന്നതിന്റെ മാതൃകയാകുന്നു. സഭയിൽ ശേഷിച്ച ബാക്കിയുള്ളവർ ഉപദ്രവകാലത്തുകൂടി കടന്നുപോയി. ഇതിൽ നിന്നും മറ്റു യാതൊന്നും എനിക്ക് സ്വയമായി എടുക്കാൻ കഴിയില്ല. ഹാനോക്ക് മരണം കൂടാതെ ഉൽപ്രാപണം പ്രാപിച്ചു. ഇപ്പോൾ നമ്മളുടെ പഠന വിഷയത്തിലേക്ക് കയറി കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ തുടങ്ങാം. ഞാനിതിൽ തുടർന്നു പോയാൽ നമുക്കൊരിക്കലും ഈ മുദ്രയിൽ കടക്കാൻ കഴിയില്ല. ഇപ്പോൾ ശ്രദ്ധിക്കാൻ, നമുക്കിപ്പോൾ തന്നെ ഇതെടുക്കാം. കാരണം ഇതോടൊപ്പം ഒരുപക്ഷെ നാളെ രാത്രിയോ അടുത്ത രാത്രിയോ ഒരു കാഹളത്തെ സൂചിപ്പിക്കേണ്ടി വരും. അതിപ്പോഴോ അപ്പോഴോ ആകാം. കാരണം മുദ്രകളോടൊപ്പം അതേസമയം തന്നെ കാഹളവും മുഴക്കപ്പെടുന്നു. ഇതൊരേ കാര്യം തന്നെയാകുന്നു. ഒരു സഭായുഗം തുറക്കപ്പെടുകയും ഒരേ കാര്യം തന്നെയാകുന്നു. ഇപ്പോൾ ഒരു കാഹളം എല്ലായ്പ്പോഴും ഒരു യുദ്ധത്തെ വിളിച്ചറിയിക്കുന്നു, അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം രാഷ്ട്രീയ കുഴപ്പമാകുന്നു. കാഹളം രാഷ്ട്രീയ കുഴപ്പമുണ്ടാക്കുന്നു, അത് യുദ്ധത്തിന് കാരണമാക്കുന്നു. നിങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ കുഴിച്ചിലുണ്ടാകുമ്പോൾ, അതിപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് പോലെ എല്ലാം കൂടിക്കൊഴിഞ്ഞ് മറിഞ്ഞ് തകരാറിലാകുമ്പോൾ പിന്നെ നോക്കിക്കൊള്ളുക, യുദ്ധം സമീപിച്ചിരിക്കുന്നു. നോക്കൂ, രാജത്വങ്ങൾ ഇപ്പോഴും സാത്താൻ അവകാശപ്പെട്ടിരിക്കുന്നു. ഈ ഭാഗം ഇപ്പോഴും അവന്റെ കയ്യിൽ തന്നെയാണ്. കാരണം എന്താണ്? ഇത് ക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ബന്ധുവായ വീണ്ടെടുപ്പുകാരന്റെ ജോലി നിർവഹിക്കുകയും തന്റെ ജനങ്ങളെ അവകാശപ്പെടുകയും പുസ്തകത്തിൽ പേരെഴുതിയിരിക്കുന്ന അവസാനത്തെ വ്യക്തിയും അത് സ്വീകരിച്ച് മുദ്രയിടപ്പെടുന്നതുവരെ അവൻ ആ ജോലിയിലാകുന്നു. ഇപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായോ? അതിനുശേഷം അവൻ തന്റെ സിംഹാസനത്തിൽ നിന്നും തന്റെ പിതാവിന്റെ സിംഹാസനത്തിൽ നിന്നും മുമ്പോട്ട് വന്ന് ദൈവത്തിന്റെ കൈകളിൽ നിന്നും പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി തന്റെ അവകാശത്തെ കൈവശമാക്കുന്നു. ആദ്യത്തെ കാര്യം അവൻ ചെയ്യുന്നത് തന്റെ മണവാട്ടിയെ വിളിക്കുകയാണ്. ആമേൻ. അതിനുശേഷം അവൻ എന്താണ് എടുക്കുന്നത്? അവൻ തന്റെ എതിരാളിയായ സാത്താൻ എടുക്കുകയും അവനെ പിടിച്ചുകെട്ടി അവന്റെ അനുയായികളോടൊപ്പം തീയിൽ എറിഞ്ഞുകളയുകയും ചെയ്യുന്നു. ഇപ്പോൾ ഓർക്കുക, ഇത് റഷ്യ അല്ല. അല്ല, എതിർ ക്രിസ്തു ഒരു സൗമ്യനായ വ്യക്തിയാകുന്നു. അവൻ എത്ര സൗമ്യനാണെന്ന് ശ്രദ്ധിച്ചുകൊള്ളുക. അവൻ വളരെ മിടുക്കനായിരിക്കും. അതെ ശ്രീമാൻ, പരിശുദ്ധാത്മാവിനെ എടുക്കുക മാത്രം ചെയ്യുക. അവനെ തോൽപ്പിക്കാൻ കഴിയുന്ന ഏക കാര്യം അതാകുന്നു. ശ്രദ്ധിക്കുക, കാഹളങ്ങൾ എന്ന് വെച്ചാൽ രാഷ്ട്രീയ ലഹളയും യുദ്ധവും എന്നർത്ഥമാകുന്നു. മത്തായി 24 യേശു അതിനെക്കുറിച്ച് പറയുന്നു. അവൻ പറഞ്ഞു, നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. നോക്കൂ, ഓരോ കാലങ്ങളിൽ കൂടി നോക്കൂ. നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ യേശു അത് പറഞ്ഞിരുന്നു. യുദ്ധങ്ങളും ശ്രുതികളും യുദ്ധശ്രുതികളും അന്ത്യകാലം വരെയാകുന്നു. ഇപ്പോൾ അത് കാഹളങ്ങളുടെ ശബ്ദമാകുന്നു. നാം കാഹളങ്ങളെക്കുറിച്ച് എടുക്കുമ്പോൾ നാം പുറകോട്ടു പോയി ഓരോ യുദ്ധങ്ങളെയും എടുത്ത് അത് സഭായുഗങ്ങളെ പിന്തുടർന്നിരുന്നതും ഈ മുദ്രകളെ പിന്തുടർന്നിരുന്നതും നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. യുദ്ധങ്ങളും യുദ്ധശ്രുതികളുമാകുന്നു. എന്നാൽ കാഹളം രാഷ്ട്രീയ ലഹളയെ വിളിച്ചറിയിക്കുന്നു. എന്നാൽ മുദ്രകൾ മതപരമായ കുഴപ്പങ്ങളുമായി ഇടപെടുന്നു. നോക്കൂ, ഒരു മുദ്ര തുറക്കപ്പെടുന്നു, ഒരു സന്ദേശം ലഭിക്കുന്നു. അതിനുശേഷം ഒരു സഭ എല്ലായ്പ്പോഴും അതിന്റെ സ്വന്തമായ രാഷ്ട്രീയ രീതികളിലും അതിന്റെ എല്ലാവിധ മാന്യ വ്യക്തികളാലും അതുപോലെയുള്ള കാര്യങ്ങളാലും സ്ഥാപിതമാക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ആ യഥാർത്ഥ സന്ദേശം എത്തുമ്പോൾ ഈ സന്ദേശവാഹകൻ ചെന്ന് ആ സഭാവ്യവസ്ഥിതിയെ ഇളക്കി മറിച്ച് തുണ്ടാക്കുന്നു. അത് ശരിയാണ്. ഇത് മതപരമായ കുഴപ്പം ഒരു മുദ്ര തുറക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്നതാണ്. അതാണ് സംഭവിച്ചിരിക്കുന്നത്. അതെ അതെ, സിയോനിൽ അവർക്കെല്ലാം സമാധാനമായി കിട്ടുന്നു. സഭയെല്ലാം സ്ഥാപനങ്ങളായി. ഞങ്ങൾക്ക് വേണ്ടി ഇതെല്ലാം ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. അത് ഇംഗ്ലണ്ടിലെ സഭയെപ്പോലെ എല്ലാം സ്ഥാപിതമായി ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. കത്തോലിക്ക സഭ അങ്ങനെ എല്ലാം സ്ഥാപിതമായി ഉറപ്പിച്ചു കഴിഞ്ഞപ്പോൾ ലൂഥർ അതോടൊപ്പം കടന്നുവന്നു. അവിടെ ഒരു മതപരമായ കലഹമുണ്ടായി. അതെ ശ്രീമാൻ, തീർച്ചയായും ഉണ്ടായിരുന്നു. ശരി, സഭ മുമ്പോട്ട് സ്വിംഗ്ലിയുമായി തുടർന്നുപോയി. സ്വിംഗ്ലിയിൽ നിന്നും കാൽവിനും മറ്റ് വ്യത്യസ്തരായവരും കടന്നുവന്നു. കുറച്ചു കഴിഞ്ഞ ശേഷം ആംഗ്ലിക്കൻ സഭ വന്നു, സ്ഥാപിതമായി. അതങ്ങനെ സമാധാനമായി തുടരുമ്പോൾ വെസ്ലി കടന്നുവന്നു. അവിടെ ഒരു മതപരമായ കലഹമുണ്ടായി. അത് ശരിയാണ്. നോക്കൂ, അതെല്ലായ്പ്പോഴും മതപരമായ കലഹത്തെ വിളിച്ചറിയിക്കുന്നു. ഇപ്പോൾ മുദ്രകൾ എടുക്കാം. നമുക്കതിന്റെ കുറച്ച് ഭാഗം വായിക്കാം. ഞാൻ ഈ കാര്യത്തെ ഇപ്പോൾ എടുക്കാൻ ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് നമുക്കത് വായിക്കാം. ഞാൻ സംസാരിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. കുഞ്ഞാട് മുദ്രകളിലൊന്ന് പൊട്ടിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? നാല് ജീവികളിലൊന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. ഓ, അതിനെക്കുറിച്ച് കുറച്ചുനേരം ചിന്തിക്കുവാൻ എപ്രകാരം ഞാൻ ഇഷ്ടപ്പെടുന്നു. ഇപ്പോൾ ഈ കാര്യങ്ങളെ അറിയാവുന്ന എല്ലാ മനുഷ്യരും കർത്താവിന്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്ന ജനങ്ങളും കൂടുതൽ ആഴമായി ഇത് പഠിക്കാൻ ശ്രമിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കൂടാതെ ഈ ടേപ്പുകൾ കേട്ടും നിങ്ങൾക്കിത് ധ്യാനിക്കുവാൻ കഴിയും. കുഞ്ഞാട് ഒന്നാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ ആദ്യമായി സംഭവിച്ച കാര്യമെന്നത് ഒരു ഇടിമുഴക്കം പോലെ ശബ്ദമുണ്ടായതാകുന്നു. ഇപ്പോൾ അതിനൊരു പ്രാധാന്യതയുണ്ട്. ഇത് പ്രാധാന്യമേറിയതാകുന്നു. ഇതിനൊരു അർത്ഥമുണ്ട്. ഇതർത്ഥമുള്ള കാര്യമാകുന്നു. ഒരർത്ഥമില്ലാതെ യാതൊന്നും സംഭവിക്കുന്നില്ല. ശരി, ഒരു ഇടിമുഴക്കമുണ്ടായി. ഒരു ഇടിനാദം മുഴങ്ങപ്പെട്ടു. ആ ഇടിമുഴക്കം എന്തായിരുന്നുവെന്ന് ആശ്ചര്യപ്പെടുന്നില്ലേ? ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടി വായിക്കാം. നമുക്ക് മത്തായിയുടെ പുസ്തകത്തിലേക്ക് തിരിക്കാം. അല്ല, വിശുദ്ധ യോഹന്നാൻ ആദ്യം എടുക്കാം. വിശുദ്ധ യോഹന്നാൻ 12 ഒരു നിമിഷത്തേക്ക് എടുക്കാം. വിശുദ്ധ യോഹന്നാൻ 12. ഇപ്പോൾ വിശുദ്ധ യോഹന്നാൻ 12 23 വാക്യം തൊട്ട് നമുക്ക് തുടങ്ങാം. ഇപ്പോൾ വളരെ ശ്രദ്ധയോടെ ഇവിടെ കേൾക്കുക. അപ്പോൾ അതെന്താകുന്നുവെന്ന് നിങ്ങൾക്കിനിയും ആശ്ചര്യപ്പെടേണ്ടി വരികയില്ല. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. നോക്കൂ, നിങ്ങളൊരു കാലഘട്ടത്തിന്റെ അവസാനത്തായിരിക്കുന്നു. അവന്റെ ശുശ്രൂഷ അവസാനിക്കുകയായിരുന്നു. നോക്കൂ, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. അവന്റെ മണവാട്ടി എടുക്കപ്പെടുന്നതിനുള്ള നാഴിക വരുമ്പോൾ എന്തായിരിക്കും? അപ്പോൾ ഇനിയും കാലമുണ്ടാകയില്ല എന്നുള്ള സമയം വന്നിരിക്കും. ബലവാനായ ദൂതൻ ആകാശവിലെ തലയിൽ ധരിച്ചുകൊണ്ട് ഒരു കാൽ സമുദ്രത്തിന്മേലും മറ്റേക്കാൽ ഭൂമിമേലും വെച്ച് ഇനി കാലമുണ്ടാകയില്ല എന്ന് പറയാൻ തയ്യാറായിരിക്കുന്നു. ഇതിനു പുറമെ അവൻ തന്റെ വലങ്കൈ ആകാശത്തിലേക്ക് ഉയർത്തി ഇത് സംഭവിക്കുമ്പോൾ ഇനി കാലമുണ്ടാകയില്ല എന്ന് സത്യം ചെയ്തു. ഇതെത്ര പരിപൂർണമായിരിക്കുന്നു! ഇത് സഭയ്ക്ക് നൽകപ്പെട്ടിരിക്കുന്ന സത്യപ്രതിജ്ഞയുടെ മൂലരേഖയാകുന്നു. മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണിച്ചാകുന്നില്ല എങ്കിൽ അത് തനിയേയിരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും, ഇഹലോകത്തിൽ തന്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും.
എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ, ഞാനിരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. ഇപ്പോൾ എന്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു. നിങ്ങൾ ചോദിച്ചേക്കാം, കൊള്ളാം, അവൻ തന്റെ വഴിയുടെ അവസാനത്തെത്തിയപ്പോൾ അവന്റെ ഉള്ളം കലങ്ങിയെന്നോ? അങ്ങനെയെങ്കിൽ ആത്മീയമായി എന്തെങ്കിലും വലിയ കാര്യം സംഭവിക്കുമ്പോൾ അത് നിങ്ങളുടെ ഉള്ളം കലക്കിക്കളയുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നതിനിടയാക്കും? ഓ അതെ, ഇപ്പോൾ എന്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു, ഞാൻ എന്ത് പറയണ്ടു? പിതാവേ, ഈ നാഴികയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ, എങ്കിലും ഇത് നിമിത്തം ഞാൻ ഈ നാഴികയിലേക്ക് വന്നിരിക്കുന്നു. പിതാവേ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും എന്നൊരു ശബ്ദമുണ്ടായി. അത് കേട്ട് അരികെ നിൽക്കുന്ന പുരുഷാരം ഇടിയുണ്ടായി എന്ന് പറഞ്ഞു. അപ്പോൾ കുഞ്ഞാട് പുസ്തകം വാങ്ങി ഒന്നാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവം തന്റെ നിത്യമായ സിംഹാസനത്തിൽ നിന്ന് ആ മുദ്രയിൽ എന്താണ് വെളിപ്പെട്ടിരിക്കേണ്ടതെന്ന് സംസാരിക്കുകയായിരുന്നു. എന്നാൽ അത് യോഹന്നാന്റെ മുമ്പിൽ കാട്ടിക്കൊടുത്തപ്പോൾ അതൊരു പ്രതിരൂപമായിരുന്നു. യോഹന്നാൻ അത് കണ്ടപ്പോൾ അത് അപ്പോഴും ഒരു മർമ്മമായിരുന്നു. എന്തുകൊണ്ടായിരുന്നു ആ മർമ്മം അപ്പോൾ അവിടെ വെച്ച് വെളിപ്പെടുത്തിയിരുന്നില്ല? അതവൻ ഇവിടെ പറഞ്ഞിരുന്നതുപോലെ അന്ത്യകാലം വരെ അത് വെളിപ്പെടാൻ കഴിയുന്നതല്ല. എന്നാൽ അതൊരടയാളമായി കാണിച്ചിരുന്നു. ഇടിയുണ്ടായി, ഓർക്കുക, ഒരു ഇടിയുടെ ഉച്ചത്തിലുള്ള മുഴക്കം ദൈവശബ്ദമാകുന്നു. അതാണ് വേദപുസ്തകം ഇവിടെ പറയുന്നത്, ഒരു ഇടിയുടെ മുഴക്കമുണ്ടായി. അവിടെ ഒരു ഇടി ഉണ്ടായതാണെന്ന് അവർ വിചാരിച്ചു, എന്നാൽ അത് ദൈവമായിരുന്നു. അവനത് മനസ്സിലാക്കി. കാരണം ശ്രദ്ധിക്കുക, ഒന്നാം മുദ്ര തുറക്കപ്പെട്ടു. ഒന്നാം മുദ്ര അതിന്റെ അടയാള രൂപത്തിൽ തുറക്കപ്പെട്ടപ്പോൾ ഇടിമുഴക്കമുണ്ടായി. എങ്കിൽ അതിന്റെ യഥാർത്ഥ രൂപത്തിൽ ഇപ്പോൾ തുറക്കപ്പെടുമ്പോൾ അതെന്തായിരിക്കും? കുഞ്ഞാട് മുദ്ര പൊട്ടിച്ച ഉടനെ തന്നെ ഇടിമുഴക്കമുണ്ടായി. എന്താണത് വെളിപ്പെടുത്തിയത്? അതിന്റെ മുഴുവൻ രഹസ്യമായിരുന്നില്ല. ആദ്യം അത് ദൈവത്തോടൊപ്പമായിരുന്നു, അടുത്തത് അതൊരു അടയാള രൂപത്തിലായിരുന്നു, അതിനുശേഷം അത് വെളിപ്പെടുത്തപ്പെട്ടു. മൂന്ന് കാര്യങ്ങളാകുന്നു. നോക്കൂ, ഇത് സിംഹാസനത്തിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്ന കാര്യമാകുന്നു. ആദ്യം അത് കാണുവാനോ കേൾക്കുവാനോ അല്ലെങ്കിൽ യാതൊന്നിനും കഴിഞ്ഞിരുന്നില്ല. അത് മുദ്രയിട്ടിരുന്നു. കുഞ്ഞാടിന്റെ രക്തം അതിന്റെ വിലയടച്ചിരുന്നു. അത് സംസാരിച്ചപ്പോൾ ഇടിമുഴക്കമുണ്ടായി. അങ്ങനെ അവൻ ചെയ്തപ്പോൾ ഒരു വെള്ളക്കുതിരപ്പുറത്ത് ഒരു സവാരിക്കാരൻ പുറപ്പെട്ടു. അപ്പോഴും അതൊരടയാളമായിരുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, അന്ത്യകാലത്തിൽ ഇത് വെളിപ്പെടുത്തുമെന്ന് അവൻ പറഞ്ഞിരിക്കുന്നു. എന്നാൽ സഭയ്ക്ക് അതൊരടയാളമായി വന്നു. സഭയെ, ഇത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ഇത് ഒരു സഭയുടെ അടയാളമായി വന്നിട്ട് അതൊരു മുദ്രയാകുന്നുവെന്ന് അവർ അറിഞ്ഞിരുന്നു. എന്നാൽ അതെന്തായിരുന്നുവെന്ന് ഇപ്പോഴും അവർക്കറിയില്ല. കാരണം അതൊരു വെള്ളക്കുതിരപ്പുറത്ത് സവാരിക്കാരനായിരുന്നു. കൂടാതെ അന്ത്യകാലത്ത് ഈ യഥാർത്ഥ മുദ്ര പൊട്ടിക്കപ്പെടുമ്പോൾ മാത്രമേ ഇത് വെളിപ്പെടുകയുള്ളൂ. ആർക്കുവേണ്ടി പൊട്ടിക്കപ്പെടും? ക്രിസ്തുവിന് വേണ്ടിയല്ല, എന്നാൽ സഭയ്ക്ക് വേണ്ടിയാകുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഓ ദൈവമേ, ഇതെന്നെ നടുക്കിക്കളയുന്നു എന്ന് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ഞാൻ സഭയാകുന്ന നിങ്ങൾക്ക് യഥാർത്ഥമായി മനസ്സിലാക്കുന്നു എന്ന് ഞാൻ ആശിക്കുന്നു. ഞാൻ നിങ്ങളെ മണവാട്ടി എന്ന് വിളിക്കുകയാണ്. നോക്കൂ, അതിനാൽ നിങ്ങളിത് മനസ്സിലാക്കും. ശബ്ദം ഒരു ഇടിയാകുന്നു. ശബ്ദം എവിടെ നിന്നാണ് വന്നത്? കുഞ്ഞാട് മധ്യസ്ഥനായിരുന്ന ഇപ്പോൾ വിട്ടുപോയ സിംഹാസനത്തിൽ നിന്ന് വന്നിരുന്നു. അവനിപ്പോൾ അവന്റെ സ്ഥാനവും അവന്റെ അവകാശവും എടുക്കുന്നതിനു വേണ്ടി ഇവിടെ നിൽക്കുകയാണ്. എന്നാൽ ഇടിമുഴക്കം സിംഹാസനത്തിനുള്ളിൽ നിന്നുമാണ് ഇടിനാദം പുറപ്പെട്ടത്. കുഞ്ഞാട് ഇവിടെ പുറത്തു നിൽക്കുകയാണ്. കുഞ്ഞാട് വിട്ട സ്ഥാനത്ത് നിന്നും ഇടിനാദം പുറപ്പെട്ടു. അവൻ പിതാവിന്റെ സിംഹാസനം വിട്ടിട്ട് തന്റെ സ്വന്തം സിംഹാസനം എടുക്കുന്നതിനായി പോകുന്നു. സ്തോത്രം. ഇപ്പോൾ സ്നേഹിതരെ, ഇത് വിട്ടുകളയരുത്. ക്രിസ്ത്യാനികളായ നമുക്കെല്ലാവർക്കും അറിയാം, ദൈവം ദാവീദിനോട് സത്യം ചെയ്തിട്ട് അവൻ ക്രിസ്തുവിനെ ഉയർത്തി ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരുത്തുമെന്നും ഈ ഭൂമിയിൽ എന്നേക്കുമുള്ള രാജ്യത്വം അവന് നൽകുമെന്നും പറഞ്ഞിരുന്നു. അവനത് ചെയ്തു. യേശു പറഞ്ഞു, എതിർ ക്രിസ്തുവിനെയും ഈ ലോകത്തിലുള്ള കാര്യങ്ങളെ ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് എന്റെ പിതാവിനോടുകൂടി അവന്റെ സിംഹാസനത്തിൽ ഇരുന്നതുപോലെ തന്നെ.
Throne and goes to take his own throne.
ഇപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം അവൻ തന്റെ പിതാവിന്റെ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് തന്റെ സ്വന്തം സിംഹാസനം എടുക്കാൻ വരും. ഇപ്പോൾ അവൻ തന്റെ പ്രജകളെ വിളിക്കുന്നതിനായി മുമ്പോട്ട് വരുന്നു. അവനെങ്ങനെയാണ് അവരെ അവകാശപ്പെടാൻ പോകുന്നത്? അവന്റെ കയ്യിൽ വീണ്ടെടുപ്പിന്റെ പുസ്തകം ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. സ്തോത്രം. ഓ, എനിക്കൊരു പാട്ട് പാടണമെന്ന പോലെ തോന്നുന്നു. കുഞ്ഞാട് തൻ മണവാട്ടിയെ വേഗം തന്റെ അരിക്കൽ എന്നേക്കുമായി ചേർത്തിടും. സ്വർലോക സേനയെല്ലാം അത് കാണുന്നതിനായി ഒരുമിച്ചു കൂടും. ഓ, അതെന്തൊരു മഹത്വമേറിയ കാഴ്ചയായിരിക്കും. വിശുദ്ധന്മാരെല്ലാം കളങ്കമറ്റ് വെള്ളയായി നിന്നിടും. യേശുവിനോടൊത്ത് നിത്യമായി ആനന്ദിച്ചിടും. ഓ, സ്വർഗീയ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നതിനെ കുറിച്ച് ഇപ്പോൾ ഒന്ന് സംസാരിക്കാം. അതെന്തായിരിക്കും? ഇവിടെ ഭൂമിയിൽ ഇരുന്നുകൊണ്ട് മേഘങ്ങളിലേക്കുള്ള എടുക്കപ്പെടലിന് മുമ്പേ ഈ രീതിയിൽ നമുക്ക് നാം ഇപ്പോൾ ആയിരിക്കുന്ന ഈ അവസ്ഥയിൽ നമുക്കത് അനുഭവിച്ചറിയാൻ കഴിയുന്നു. ഇത് കേൾക്കുന്നതിന് വേണ്ടി മാത്രമായി നമുക്കിപ്പോൾ ഇവിടെ ഭിത്തിക്ക് ചുറ്റുമായി നിൽക്കാനും മഴയത്ത് നിൽക്കാനും ആനന്ദിക്കാനും കഴിയും. നാം അവനെ അവിടെ ഇരുന്ന് കാണുമ്പോൾ അതെന്തുമായിരിക്കും? ഹോ ദൈവമേ, ഓ, അതൊരു മഹത്തായ സമയമായിരിക്കും. അവൻ പിതാവിന്റെ സിംഹാസനം വിട്ട് മുമ്പോട്ട് വന്നു. അവന്റെ പുത്രനാകുവാൻ, അവൻ ദാവീദിന്റെ പുത്രനാകുന്നു. അവൻ ദാവീദിന്റെ പുത്രനായി വരുമെന്നാണ് ഇസ്രായേൽ അന്ന് വിചാരിച്ചിരുന്നത്. ഓർക്കുക, സുറോഫെനിക്കക്കാരിയായ സ്ത്രീ അവനെ ദാവീദ് പുത്ര എന്ന് വിളിച്ചു. ഓർക്കുക, കുരുടനായ ബർത്തലോമായി അവനെ ദാവീദ് പുത്ര എന്ന് വിളിച്ചു. എന്നാൽ എന്തായിരുന്നു പദ്ധതിയെന്ന് യേശു അറിഞ്ഞിരുന്നു. എന്നിരുന്നാലും അവർക്കതറിയില്ലായിരുന്നു. അവർ അവനെ നിർബന്ധിക്കുകയും സിംഹാസനമെടുക്കുന്നതിന് ശ്രമിപ്പിക്കുകയും ചെയ്തിരുന്നു. പീലാത്തോസ് പോലും അവനോട് ചോദിക്കുകയുണ്ടായി. എന്നാൽ അവൻ പറഞ്ഞു, എന്റെ രാജ്യം ഐഹികമായിരുന്നുവെങ്കിൽ എന്റെ ചേവകർ പോരാടുമായിരുന്നു. എന്റെ രാജ്യം ഐഹികമല്ല. എന്നാൽ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്ന് പ്രാർത്ഥിക്കുവിൻ. ആമേൻ. അതെ, ഈ കാര്യം എത്ര മഹത്വമേറിയതാകുന്നു. അവൻ തന്റെ പിതാവിന്റെ സിംഹാസനം വിട്ട് തന്റെ സ്വന്തം സിംഹാസനം എടുക്കുന്നതിനായി വരുന്നു. അവനിപ്പോൾ തന്റെ മധ്യസ്ഥയുടെ ജോലിയിൽ നിന്നും തന്റെ സ്വന്തം സിംഹാസനത്തെയും തന്റെ വീണ്ടെടുക്കപ്പെട്ട പ്രജയെയും അവകാശമാക്കാൻ മുമ്പോട്ട് വന്നിരിക്കുന്നു. അതാണ് അവൻ സിംഹാസനം വിട്ട് ചെയ്യുന്നതിനായി മുമ്പോട്ട് വരുന്നത്. അപ്പോഴാണ് സിംഹത്തെപ്പോലെയുള്ള ജീവി യോഹന്നാനോട് വന്നു കാണുക എന്ന് പറഞ്ഞത്. ശ്രദ്ധിക്കുക, നിങ്ങളിത് വായിക്കുന്നുണ്ടോ? മുദ്രകളിലൊന്ന് പൊട്ടിച്ചപ്പോൾ നാല് ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. ഈ ജീവികൾ എന്തായിരുന്നുവെന്ന് നിങ്ങൾക്കറിയാം. നാം അവയെ എടുത്തിരുന്നു. ഒന്ന് സിംഹത്തെപ്പോലെയും ഒന്ന് കാളയെപ്പോലെയും ഒന്ന് മനുഷ്യനെപ്പോലെയും ഒന്ന് കഴുകന് സദൃശ്യവുമായിരുന്നു. ഇപ്പോൾ ആദ്യത്തെ ജീവി പറഞ്ഞു, ശ്രദ്ധിക്കുക, ഓരോ വട്ടവും ഈ നാല് കുതിരപ്പുറത്ത് സവാരി ചെയ്യുന്നവർ പോകുന്നതുവരെ നാല് വ്യത്യസ്ത ജീവികളാകുന്നു. അവിടെ നാല് ജീവികളും നാല് കുതിരസവാരിക്കാരുമാകുന്നു. ശ്രദ്ധിക്കുക, അവരിൽ ഓരോ ജീവികളും പ്രഖ്യാപനം നടത്തിയിരുന്നു. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്നിവരാകുന്നു. അവരിൽ ആരാണ് മത്തായി എന്നും മർക്കോസ് എന്നും യോഹന്നാൻ എന്നും അവർ ഓരോന്നും കടന്നുപോയപ്പോൾ എന്ന് നാം ഇപ്പോൾ അതിൽ കടന്നു തെളിയിക്കാൻ പോകുന്നതാണ്. നീ വരിക എന്ന് നാല് ജീവികളിലൊന്ന് പറയുന്നത് ഞാൻ കേട്ടു. അവൻ ഇടിമുഴക്കം പോലെ പറയുന്നത് കേട്ടു. അപ്പോൾ നാല് ജീവികളിലൊന്ന് നീ വരിക എന്ന് പറഞ്ഞു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ കുഞ്ഞാടിതാ ഇവിടെ നിൽക്കുന്നു. യോഹന്നാൻ അത് സംഭവിക്കുന്നത് ശ്രദ്ധിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നു. കുഞ്ഞാട് സിംഹാസനത്തിൽ നിന്ന് മറക്കപ്പെട്ടതുപോലെ അവന്റെ മേൽ മുഴുവനും രക്തത്തോടുകൂടി മുന്നോട്ട് കടന്നുവന്നു. അവൻ മാത്രമാണ് യോഗ്യനായി കണ്ടുകിട്ടിയിരുന്നത്. അവൻ മുമ്പോട്ട് കടന്നുവന്ന് പുസ്തകം തന്റെ കയ്യിൽ എടുത്തപ്പോൾ എല്ലാവരും ഉച്ചത്തിൽ ആർത്തു വിളിക്കാനും നിലവിളിക്കാനും ആടാനും പാടാനും തുടങ്ങി. നോക്കൂ, കാരണം വീണ്ടെടുപ്പിന്റെ വില കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നവർ അറിഞ്ഞു. ഇപ്പോൾ അവൻ തന്റെ സ്വന്തത്തെ അവകാശപ്പെടാൻ മുമ്പോട്ട് വന്നിരിക്കുന്നു. അവൻ പുസ്തകം തന്റെ കയ്യിലെടുത്തു. യോഹന്നാന്റെ മുമ്പിൽ നിന്നുകൊണ്ട് അവനത് വലിച്ചു മാറ്റുകയും മുദ്ര പൊട്ടിക്കുകയും ചെയ്യുന്നു. മുദ്രയെ വലിച്ചു മാറ്റി. അവൻ മുദ്ര വലിച്ചിട്ട് താഴോട്ട് മാറ്റിയപ്പോൾ ആ സ്ഥലത്തുകൂടി ഒരു ഇടിനാദം മുഴക്കപ്പെട്ടു. അങ്ങനെ ഒരു ഇടിനാദം മുഴക്കപ്പെട്ടപ്പോൾ യോഹന്നാൻ താൻ നിന്നിടത്ത് നിന്നും മേലോട്ട് ചാടിയിരുന്ന് കാണും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതൊരു ഇടിനാദം മുഴക്കപ്പെട്ട പോലായിരുന്നു. അപ്പോൾ നാല് ജീവികളിലൊന്ന് അവനോട് പറഞ്ഞു, ഇതെന്താകുന്നുവെന്ന്, ഇതിനടിയിൽ ഇവിടെ എന്താണെന്ന് വന്ന് കാണുക. ഓ ദൈവമേ, യോഹന്നാനെ, നീ കാണുന്നത് എഴുതുക. അപ്പോൾ യോഹന്നാൻ അതെന്താണെന്ന് നോക്കുന്നതിനായി പോയി. യോഹന്നാൻ ഇടിനാദം എന്താണ് പറഞ്ഞതെന്ന് കാണുന്നതിനായി പോകുന്നു. അപ്പോഴാണ് ഈ ജീവി യോഹന്നാനോട് ഒന്നാമത്തെ മുദ്രയുടെ അടിയിലുള്ള മർമ്മം എന്താണെന്ന് വന്ന് കാണുക എന്ന് പറയുന്നത്. ഇടിനാദം, സൃഷ്ടാവായ ദൈവത്തിന്റെ ശബ്ദം, അത് സംസാരിച്ചിരിക്കുന്നു. ഇപ്പോൾ അവിടെ എന്തായിരുന്നുവെന്ന് അവൻ അറിയേണ്ടിയിരിക്കുന്നു. നോക്കൂ, ഓ, എന്നാൽ ഇപ്പോൾ ചിന്തിക്കുക, അവനിത് എഴുതിയെടുത്തു. എന്നാൽ അവൻ മറ്റുള്ള ഏഴ് ഇടിനാദങ്ങളെക്കുറിച്ച് എഴുതാൻ തുടങ്ങിയപ്പോൾ അവൻ പറഞ്ഞു, അത് എഴുതാതെ വിട്ടേക്കുക. അവൻ കണ്ടിരുന്നതെല്ലാം എഴുതുവാൻ അവന് കൽപ്പനയുണ്ടായിരുന്നു. എന്നാൽ വെളിപാട് പത്തിലെ ഈ ഇടിനാദങ്ങൾ പറഞ്ഞത് അവയെ എഴുതുകയേ വേണ്ട എന്നവൻ പറഞ്ഞു. അവ മർമ്മങ്ങളാകുന്നു. അവ എന്താണെന്ന് ഇതുവരെയും നമുക്കറിയില്ല.
എന്നാൽ എന്റെ അഭിപ്രായ പ്രകാരം അവ എന്താണെന്ന് വെളിപ്പെടുത്തി തന്നിരിക്കും. അങ്ങനെ അവ വെളിപ്പെടുമ്പോൾ അത് മേഘങ്ങളിലേക്കുള്ള എടുക്കപ്പെടലിന്റെ കൃപയ്ക്ക് വേണ്ട വിശ്വാസത്തെ സഭയ്ക്ക് നീങ്ങുന്നതിന് നൽകും. നമുക്കറിയാവുന്ന ഈ കാര്യങ്ങളെല്ലാം കൂടിയും അതിന്റെ നീണ്ട കാലയളവിൽ കൂടിയും നാം കടന്നുപോയി കഴിഞ്ഞിരിക്കുന്നു. നാം എല്ലാ കാര്യങ്ങളെയും ശ്രദ്ധിച്ചിരിക്കുന്നു. നാം ദൈവത്തിന്റെ മർമ്മങ്ങളെ കണ്ടിരിക്കുന്നു. അന്ത്യകാലത്തിൽ മണവാട്ടി ഒരുമിച്ച് കൂടുന്ന ആ മഹത്തായ പ്രത്യക്ഷതയെ നാം കണ്ടിരിക്കുന്നു. എന്നിരിക്കലും നമുക്ക് നമ്മെ തന്നെ പ്രകാശിക്കപ്പെടാൻ കഴിയാത്ത എന്തോ ഒരു കാര്യം അവിടെ ഉണ്ടായിരിക്കുന്നു. അവിടെ എന്തോ ഒരു കാര്യം കിടക്കുന്നു. എന്നാൽ ഞാൻ ഊഹിക്കുന്നത് ഈ മർമ്മങ്ങൾ കടന്നു വരാൻ തുടങ്ങുമ്പോൾ ദൈവം പറഞ്ഞു, അതിപ്പോൾ എഴുതാതെ വിട്ടേക്കുക, ഒരു നിമിഷം നിൽക്കുക, ഞാനത് ആ ദിവസം വെളിപ്പെടുത്തും. യോഹന്നാനെ, നീ അത് എഴുതുകയേ വേണ്ട, കാരണം അവർ അതിന്മേൽ ഇടറിപ്പോകും. ഇതിങ്ങനെ തന്നെ പൊയ്ക്കൊള്ളട്ടെ. എന്നാൽ അത് വെളിപ്പെടുത്തി കൊടുക്കണമെന്ന ആവശ്യം വരുമ്പോൾ ആ സമയത്ത് ഞാനത് വെളിപ്പെടുത്തി കൊടുക്കും. അവ ഒരിക്കലും വെറുതെ ഇടുന്നാതെ മുഴക്കിയില്ല, കാരണം അത് ആ ചെറിയ മഷിതുള്ളി പോലെയാകുന്നു. എല്ലാം ഒരു ഉദ്ദേശത്തിന് വേണ്ടിയാണ്, എല്ലാത്തിനും ഒരു കാരണമുണ്ട്. എന്നാൽ ശ്രദ്ധിക്കുക, സൃഷ്ടികർത്താവ് സംസാരിച്ചിരിക്കുന്നു. അപ്പോൾ അവൻ ഈ ശബ്ദം കേൾക്കുകയും അവനത് നോക്കുവാൻ പോകുകയും ചെയ്തു. എന്നാൽ കുഞ്ഞാടിപ്പോൾ യോഹന്നാനെ അടയാള രൂപത്തിൽ കാണിക്കുന്നത് സഭയെ അറിഞ്ഞിരിക്കുന്നതിനു വേണ്ടിയുള്ള സഭയുടെ തിരുവെഴുത്താകുന്നു. എന്താണ് എഴുതേണ്ടതെന്ന് അവൻ യോഹന്നാനെ കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതെന്താകുന്നുവെന്ന് ആരോടും പറയരുത്. യോഹന്നാനെ, നീ താഴെ ഇറങ്ങിച്ചെന്നിട്ട് ഇപ്പോൾ ഏഴാമത്തെ മുദ്രയുടെ കീഴിൽ എന്തായിരുന്നു, അത് ഇതാകുന്നു എന്ന് പറയരുത്. നീ താഴെ ഇറങ്ങിച്ചെന്നത് പറയരുത്, കാരണം ഞാൻ യോഹന്നാനോടത് പറയുകയാണെങ്കിൽ പിന്നെ വരുവാനിരിക്കുന്ന കാലഘട്ടങ്ങളിൽ കൂടിയുള്ള ആ മുഴുവൻ പദ്ധതിയും തകർക്കപ്പെട്ടു പോകും. ഇതൊരു രഹസ്യമാകുന്നു. നോക്കൂ, അവൻ ആഗ്രഹിക്കുന്നത് അവന്റെ വരവാകുന്നു. അവൻ പറഞ്ഞു, ഇപ്പോൾ ഞാൻ എപ്പോൾ വരുമെന്ന് ആരും അറിയേണ്ട ആവശ്യമില്ല, ഞാൻ വരും. നോക്കൂ, അത്രമാത്രം. അതെപ്പോഴാണ് അറിയേണ്ടത്, അതെന്റെ ജോലിയല്ല. ഞാൻ തയ്യാറായിരിക്കും, അത്രമാത്രം. അങ്ങനെ ഇപ്പോൾ യോഹന്നാൻ മുമ്പോട്ട് ചെന്നു. ഞാനതിപ്പോൾ കാണാൻ പോകുകയാണെന്ന് അവൻ വിചാരിച്ചു. അവൻ മുമ്പോട്ട് ചെന്ന് എന്ത് ചെയ്തു? ഇപ്പോൾ എന്തായിരുന്നു അവന് ചെയ്യാനുണ്ടായിരുന്നത്? അവനിത് സഭായുഗത്തിന് വേണ്ടി എഴുതേണ്ടിയിരുന്നു. അതാണ് അവന് ചെയ്യാനുണ്ടായിരുന്നത്. സഭാകാലങ്ങൾക്കു വേണ്ടി എഴുതേണ്ടതാകുന്നു. നീ കണ്ട ഏഴ് പൊൻ നിലവിളക്കിന്റെ വിവരവും എഴുതുക എന്ന് നാം തുടക്കത്തിൽ കണ്ടിരുന്നു. സഭയ്ക്കു വേണ്ടി ഇത് എഴുതിയെടുത്തിട്ട് അവരോട് പറയുക. ശരി, ഒരു ഇടിനാദമുണ്ടായി. അത് ദൈവത്തിന്റെ ശബ്ദമായിരുന്നുവെന്ന് യോഹന്നാൻ അറിഞ്ഞിരുന്നു. അപ്പോൾ സിംഹത്തിന് സദൃശ്യമായ ജീവി പറഞ്ഞു, അതെന്താണെന്ന് നീ വന്ന് കാണുക. അവൻ കാണുവാൻ പോകുന്ന കാര്യം എന്താണെന്ന് എഴുതുവാൻ തന്റെ പേനയും എടുത്തുകൊണ്ട് ഇപ്പോൾ യോഹന്നാൻ മുമ്പോട്ട് ചെന്നു. അത് യഥാർത്ഥത്തിൽ എന്തായിരുന്നുവെന്ന് അവൻ ഒരിക്കലും കണ്ടിരുന്നില്ല. അവനതൊരിക്കലും മനസ്സിലായില്ല. എന്നാൽ അവൻ കണ്ടിരുന്നത് എന്തായിരുന്നുവോ അത് ദൈവം സഭയ്ക്ക് വേണ്ടി ഒരു പ്രത്യേക സമയത്തേക്ക് അയച്ചതായിരുന്നു. അവനത് വെളിപ്പെടുത്തേണ്ടതുണ്ട്. അവനത് ചെയ്യും. അവൻ എല്ലായ്പ്പോഴും ചെയ്യുന്നു. അത് വിശദമാക്കേണ്ട സമയം വരുമ്പോൾ അവനത് വിശദമാക്കുന്നു. എന്നാൽ അവൻ അതപ്പോൾ വിശദമാക്കിയില്ല. എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണെന്നാൽ അവൻ അത് അന്ത്യകാലം വരെ ഒരു രഹസ്യമായി അത് സൂക്ഷിക്കാൻ പോകുകയായിരുന്നു. അങ്ങനെ അന്ത്യകാലത്തിലെ സഭാദൂതന്റെ സന്ദേശത്തിൽ കാഹളനാദത്തിങ്കൽ ഈ മർമ്മങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടപ്പെടും. നോക്കൂ, അത് വ്യക്തമാക്കിയിരുന്നില്ല. എന്നാൽ യോഹന്നാൻ എന്താണ് കണ്ടത്? അവൻ കണ്ടിരുന്നത് ഒരു വെള്ളക്കുതിരപ്പുറത്ത് ഒരുവൻ കയറി പുറപ്പെട്ടു പോകുന്നതാണ്. അതുകൊണ്ട് ആ കാര്യമാണ് അവനത് കണ്ടപ്പോൾ എഴുതിയത്. അത് തന്നെയാണ് അവൻ പറഞ്ഞത്, വന്ന് കാണുക. അങ്ങനെ യോഹന്നാൻ കാണാൻ കഴിഞ്ഞത് സഭയ്ക്ക് എഴുതുന്നതിന് വേണ്ടി അവൻ കാണുന്നതിന് മുന്നോട്ട് ചെന്നു. അവൻ ചെന്നപ്പോൾ അവൻ കണ്ടത് ഒരു വെള്ളക്കുതിരപ്പുറത്ത് കയറി ഒരുവൻ പുറപ്പെട്ടു പോകുന്നതാണ്. കുതിരപ്പുറത്ത് ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. അവനൊരു കിരീടവും ലഭിച്ചു. അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. ഇപ്പോൾ ഇതാണ് യോഹന്നാൻ എല്ലാമായിട്ട് കണ്ടത്. അതുകൊണ്ട് അവനത് മുഴുവൻ എഴുതിയെടുത്തു. ഇപ്പോൾ നോക്കൂ, അത് അടയാളമായിരുന്നു. ഈ രീതിയിലാണ് സഭയ്ക്ക് അത് നൽകപ്പെട്ടിരുന്നത്. എന്നാൽ അന്ത്യകാലത്ത് അവനത് വെളിപ്പെടുത്തും. അതെന്താകുന്നുവെന്ന് കാണിക്കും എന്നുള്ള വാഗ്ദത്തത്തോടുകൂടി അത് നൽകിയിരിക്കുന്നു. ഇത് മനസ്സിലാക്കാൻ ദൈവം നമ്മെ സഹായിക്കാനിടയാകട്ടെ. സഭാകാലഘട്ടങ്ങളിൽ കൂടി ഈ അന്ത്യകാലത്തെ ഏഴാമത്തെ സന്ദേശം വരെ അത് പൂർണ്ണമായി അറിയിച്ചിട്ടില്ലായിരുന്നു. ശ്രദ്ധിക്കുക, ഏഴാമത്തെ സഭാകാലഘട്ടത്തിന്റെ ദൂതൻ, നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവർ ചെയ്തതുപോലെ ഒരു വിഭാഗീയ സഭ തുടങ്ങിയില്ല എന്ന് കാണാം. ഓർക്കുക, അവൻ അങ്ങനെയൊന്നും തുടങ്ങിയില്ല. ഇല്ല, നിങ്ങളതിനെക്കുറിച്ച് കണ്ടുപിടിക്കുകയാണെങ്കിൽ അവൻ അതിനെതിരായിരുന്നു. ഏലിയാവ് അതിനെതിരായിരുന്നു. തീർച്ചയായും അവനായിരുന്നു. ഏലിയാവിന്റെ ആത്മാവോടുകൂടി യോഹന്നാൻ അതിനെതിരായിരുന്നുവോ? ഏത് തരത്തിലുള്ള ഒരാത്മാവായിരുന്നു ഏലിയാവൻ അവന്റെ മേലുണ്ടായിരുന്നത്? അവനെക്കുറിച്ച് ആർക്കും അധികമൊന്നും അറിയില്ല. അവനൊരു സാധാരണ മനുഷ്യനായിരുന്നു. എന്നാൽ അവനൊരു പ്രവാചകനായിരുന്നു. അവൻ വെറുക്കപ്പെട്ടവനായിരുന്നു. അവൻ എപ്പോഴാണ് വന്നത്? ഇസ്രായേലിന്റെ പ്രസിദ്ധിയുടെ സമയത്ത്. അവരെല്ലാം ലൌകികമായ കാര്യങ്ങളിലേക്ക് പോയപ്പോഴായിരുന്നു. അപ്പോൾ അവൻ അവിടെ എത്തുകയും അവനൊരു സ്ത്രീ വിരോധിയായിരുന്നു. ഹാ, അതെ ശ്രീമാൻ, തീർച്ചയായും. അവൻ കാടുകളെ സ്നേഹിച്ചു. അതവന്റെ സ്വഭാവമായിരുന്നു. എങ്കിൽ ഏലിയാവിന്റെ അതേ ആത്മാവോടുകൂടി ഈ മനുഷ്യൻ വന്നപ്പോൾ, ഈ യോഹന്നാൻ അവരുടെ മധ്യെത്തിയപ്പോൾ അവരത് തിരിച്ചറിയേണ്ടിയിരുന്നു. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ പറഞ്ഞിരുന്നതുപോലെ ഒരു പ്രശസ്ത വ്യക്തിയെപ്പോലെ അവൻ വസ്ത്രധാരണം ചെയ്തിരുന്നില്ല. അങ്ങനെയുള്ളവർ കുഞ്ഞുങ്ങൾ കുമ്പ കൊടുക്കുകയും കല്യാണം കഴിപ്പിക്കുകയും മരിച്ചവരെ അടക്കുകയും അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു.
എന്നാൽ ഈ മനുഷ്യൻ ഒരു കാട്ടുമനുഷ്യനെ പോലെ അവരുടെ ഇടയിലേക്ക് കടന്നു വന്നു. അവൻ എന്തായിരുന്നു? അവൻ മരുഭൂമി ഇഷ്ടപ്പെട്ടിരുന്നു. മറ്റൊരു കാര്യം അവൻ ചെയ്തിരുന്നത്, അവൻ സഭാ സംഘടനകളെ എതിർത്തിരുന്നു. അവൻ പറഞ്ഞു, നിങ്ങൾ ഇതിൽ അംഗമാകുന്നു, അതിൽ അംഗമാകുന്നു എന്നെല്ലാം പറയാൻ ശ്രമിക്കേണ്ട, അബ്രഹാമിന് ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും. അവനൊരു ഒത്തുതീർപ്പുകാരനായിരുന്നില്ല. നിങ്ങൾ കാട്ട തുലയുന്ന ഓടയെ കാണുവാനാണോ പോയത് എന്നവൻ അവരോട് ചോദിച്ചു. യോഹന്നാൻ അങ്ങനെയല്ല, അല്ല ശ്രീമാൻ. അവൻ വേറെന്താണ് ചെയ്തത്? അവൻ ഏലിയാവ് ഇസബേലിനോട് പറഞ്ഞതുപോലെ അവൻ ഹെരോദിയോട് പറഞ്ഞു. അവൻ നേരെ ഹെരോദാവിന്റെ മുമ്പിലേക്ക് നടന്നിയെന്ന് അവന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, അവൾ നിനക്ക് ഭാര്യയായിരിക്കുന്നത് വിഹിതമല്ല. അതിനുവേണ്ടി അവൾ അവന്റെ തലവെട്ടിക്കളഞ്ഞു. നോക്കൂ, അവൻ ഏലിയാവിനെയും അതിനുവേണ്ടി ശ്രമിച്ചു. ഇസബേലിൽ ഉണ്ടായിരുന്ന അതേ ആത്മാവ് തന്നെ ഈ സ്ത്രീയും ആയിരുന്നു. ഇന്നത്തെ ഇസബേൽ സഭയിലും അതേ കാര്യം തന്നെയാകുന്നു, അതേ കാര്യം തന്നെയാകുന്നു. ഇപ്പോൾ ഇത് ശ്രദ്ധിക്കുക, ഇത്ര വലിയൊരു പാഠമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ അവർ അത് അറിയാവുന്നവരായി കാണപ്പെട്ടിരുന്നു. യോഹന്നാൻ അവിടെ നിന്നുകൊണ്ട് അവരെ ശാസിച്ചപ്പോൾ അത് ഏലിയാവിന്റെ ആത്മാവായിരുന്നുവെന്ന് തിരിച്ചറിയേണ്ടതായി കാണപ്പെട്ടിരുന്നു. അവരത് മനസ്സിലാക്കണമായിരുന്നു, അവൻ എന്താണോ അതായിരുന്നു. ഇപ്പോൾ സഭാകാലങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ തിരുവെഴുത്തിനനുസരിച്ച് അന്ത്യകാലത്തിന് മുമ്പ് അതേ ആത്മാവ് തിരികെ വരുമെന്ന് വാഗ്ദത്തം ചെയ്യപ്പെട്ടിരിക്കുന്നതായി നാം കാണുന്നു. അത് സത്യമല്ലേ? ഇപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ആത്മാവിന്റെ സ്വഭാവത്തെ ശ്രദ്ധിക്കുക. അവൻ ലൂഥറും വെസ്ലിയും ബാക്കിയുള്ളവരെല്ലാം ചെയ്ത പോലെ വേറൊരു സഭാകാലഘട്ടത്തെ തുടങ്ങുകയില്ല. അവൻ വേറൊരു സഭാകാലം തുടങ്ങുകയില്ല, കാരണം ഇനിയും തുടങ്ങുന്നതിന് വേറൊരു സഭാകാലം അവിടെ ഇല്ല, ഇനിയും വേറൊന്നവിടെ ഇല്ല. അതിനാൽ അവൻ അതിനെതിരായിരിക്കണം, കാരണം അവന്റെ ആത്മാവ് ശരിക്കും ഇതിനു മുമ്പ് അവരായിരുന്ന അതേ ആത്മാവ് തന്നെയായിരിക്കും. ഞാൻ കഴിഞ്ഞ രാത്രിയിൽ പറഞ്ഞിരുന്നതുപോലെ ഈ ആത്മാവിനെ ഉപയോഗിക്കാൻ മൂന്ന് വ്യത്യസ്ത സമയങ്ങളിൽ ഉപയോഗിക്കാൻ ദൈവത്തിന് പ്രസാദകരമായി. അത് അവന്റെ സംഖ്യയാണ്, മൂന്ന്, രണ്ടല്ല, മൂന്നാകുന്നു. രണ്ടുവട്ടം അത് ഉപയോഗിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അവൻ അത് വീണ്ടും ഉപയോഗിക്കാൻ പോകുന്നു. അവൻ അപ്രകാരം പറഞ്ഞിരിക്കുകയും വാഗ്ദത്തം ചെയ്യുകയും ചെയ്തിരിക്കുന്നു. ശ്രദ്ധിക്കുക, ഇപ്പോൾ അവൻ അത് ചെയ്തിരിക്കുന്നു. അവനൊരു പുതിയ സഭാ സംഘടന തുടങ്ങിയില്ല, കാരണം ലാവോദിക്യ കാലഘട്ടം അവസാനത്തെ യുഗമാകുന്നു. ഏഴാമത്തെ ദൂതൻ, ഏഴാമത്തെ സഭാകാലഘട്ടത്തിന്റെ ഏഴാമത്തെ സന്ദേശവാഹകൻ ആ വ്യക്തിയാണ് പരിശുദ്ധാത്മാവിനാൽ ഈ മർമ്മങ്ങളെല്ലാം വെളിപ്പെടുത്താൻ പോകുന്നത്. കഴിഞ്ഞ രാത്രിയിൽ എത്ര പേരിവിടെ ഉണ്ടായിരുന്നു? നിങ്ങളുടെ കൈകൾ ഉയർത്തി കാണട്ടെ. അപ്പോൾ എനിക്കത് വീണ്ടും വായിക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ ഊഹിക്കുന്നു. അതെവിടെയാണെന്ന് നിങ്ങൾക്കറിയാം. പത്താം അധ്യായമാകുന്നു. നോക്കൂ. ശരി, മതപരിഷ്കർത്താക്കൾ അവർക്ക് മുമ്പുണ്ടായിരുന്ന വീണുപോയ സഭായുഗങ്ങളെ നവീകരിക്കുന്നതിനായി വന്നിരുന്നു. അവർ മതപരിഷ്കർത്താക്കൾ വന്ന് ആ സഭായുഗം എവിടെയായിരുന്നുവോ അവർക്ക് നവീകരിച്ചതിനു ശേഷം കാലക്രമേണ അത് വീണ്ടും തിരികെ ലൗകികതയിലേക്ക് പോയി. അപ്പോൾ അവരൊരു പുതിയ സഭായുഗത്തെ ആരംഭിച്ചു. അവർ എല്ലായ്പ്പോഴും അത് ചെയ്തിരുന്നു, എല്ലായ്പ്പോഴും. ഇപ്പോൾ നാം അതിൽ കൂടി കടന്നുപോയി കഴിഞ്ഞിരിക്കുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇവിടെ ഒരു കത്തോലിക്ക സഭായുഗം റോമൻ കത്തോലിക്ക സഭയുടെ ഉണ്ടായിരുന്നു. അവിടെ ലൂഥർ എന്നൊരു മതപരിഷ്കർത്താവ് കടന്നു വന്നു. അവനെ ഒരു മതപരിഷ്കർത്താവ് എന്ന് വിളിച്ചിരുന്നു. അവൻ എന്താണ് ചെയ്തത്? അവൻ ശക്തിയായി അവരെ ഇടിച്ച് തകർക്കാൻ തുടങ്ങി. അങ്ങനെ അവൻ ചെയ്തപ്പോൾ അവൻ സഭ എതിർത്തു. അവൻ ചെയ്ത സാധ്യത്തെ കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അവൻ അടിച്ചു പുറത്താക്കാൻ വേണ്ടി വന്ന അതേ കാര്യം തന്നെ അടിസ്ഥാനമാക്കി അവൻ മറ്റൊരു സഭ പണിതു. അപ്പോൾ അവർക്ക് വേറൊരു സഭാകാലഘട്ടമുണ്ടായി. അപ്പോഴുണ്ടായ ആദ്യത്തെ കാര്യം എന്തായിരുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? ഈ സഭാകാലഘട്ടം എന്ന് പറയുന്നത് അതുപോലൊരു കുഴിക്കലാണ്. അതോടൊപ്പം മറ്റൊരു പരിഷ്കർത്താവായ വെസ്ലി കടന്നു വന്നു. നോക്കൂ, വേറൊരു സഭാകാലഘട്ടത്തെ പണിയുന്നു. ഞാൻ എന്താണ് പറയുന്നതെന്ന് മനസ്സിലായോ? വേറൊരു സഭാകാലഘട്ടം പണിയപ്പെട്ടു. അവരെല്ലാം മതപരിഷ്കർത്താക്കളായിരുന്നു. ശ്രദ്ധിക്കുക, ഈ അവസാനത്തെ സന്ദേശം, ഈ അവസാനത്തെ സഭാകാലഘട്ടം ഒരു മതപരിഷ്കരണമല്ല, അവനൊരു പ്രവാചകനാകുന്നു. ഒരു മതപരിഷ്കർത്താവല്ല, ഒരു പ്രവാചകൻ എപ്പോഴെങ്കിലും ഒരു സഭാകാലഘട്ടത്തെ തുടങ്ങിയിട്ടുള്ളതായി എനിക്ക് കാണിച്ചു തരിക. അവനൊരു മതപരിഷ്കർത്താവല്ല, അവനൊരു പ്രവാചകനാകുന്നു. മറ്റുള്ളവരെല്ലാം മതപരിഷ്കർത്താക്കളായിരുന്നു, എന്നാൽ അവർ പ്രവാചകന്മാരായിരുന്നില്ല. അവരായിരുന്നെങ്കിൽ യഹോവയുടെ വചനം പ്രവാചകന്റെ അടുക്കലെത്തുന്നു. ആ കാരണത്താലാണ് ഇവരെല്ലാം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിന്റെ സ്നാനത്തിലും അതുപോലെയുള്ള മറ്റു കാര്യങ്ങളിലും തുടർന്ന് പോയിക്കൊണ്ടിരുന്നത്. കാരണം അവർ മതപരിഷ്കർത്താക്കളായിരുന്നു, പ്രവാചകന്മാരായിരുന്നില്ല. എന്നിരിക്കലും അവർ മഹാന്മാരായ ദൈവിക പുരുഷന്മാരായിരുന്നു. അവർ ജീവിച്ചിരുന്ന സമയത്തെ ആവശ്യം അവർ കണ്ടിരുന്നു. ദൈവം അവരെ അഭിഷേകം ചെയ്യുകയും അവരെ അവിടേക്കയച്ച് ആ കാര്യങ്ങളെ വലിച്ചു കയറി തുണ്ടം തുണ്ടമാക്കുകയും ചെയ്തു. എന്നാൽ ദൈവത്തിന്റെ പൂർണ്ണമായ വചനം ഒരിക്കലും അവരുടെ അടുക്കൽ എത്തിയിരുന്നില്ല. എന്തുകൊണ്ടാണെന്നാൽ അവർ പ്രവാചകന്മാരായിരുന്നില്ല, അവർ മതപരിഷ്കർത്താക്കളായിരുന്നു. എന്നാൽ ഈ അന്ത്യകാലത്ത് ദൈവത്തിന്റെ മർമ്മങ്ങളെ എടുത്ത് തിരികെ കൊണ്ടുവരുന്നതിനായി അതൊരു പ്രവാചകനായിരിക്കണം. എന്തുകൊണ്ടാണെന്നാൽ മർമ്മങ്ങൾ പ്രവാചകന്മാരാൽ മാത്രമേ അറിയപ്പെടാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഈ വ്യക്തി വന്നിരിക്കണം. നോക്കൂ, ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ആ വ്യക്തി ഒരു മതപരിഷ്കർത്താവായിരിക്കാൻ കഴിയില്ല, അതൊരു പ്രവാചകനായിരിക്കണം. കാരണം അത് ദൈവവചനത്തെ പിടിച്ചെടുക്കുന്നതിനുള്ള കൃപാവരം ലഭിച്ച് ഒരുക്കപ്പെട്ട ആരെങ്കിലും ഒരു വ്യക്തിയായിരിക്കണം. ഈ മതപരിഷ്കർത്താക്കന്മാർ അവിടെ തെറ്റായി എന്തോ ഉണ്ടെന്ന് അറിഞ്ഞിരുന്നു. തിരുവത്താഴത്തിന്റെ അപ്പം ക്രിസ്തുവിന്റെ ശരീരമായിരുന്നില്ല എന്ന് ലൂഥർ അറിഞ്ഞിരുന്നു. അതിനാൽ അവൻ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് പ്രസംഗിച്ചു. അതവന്റെ സന്ദേശമായിരുന്നു. അതിനെ തുടർന്ന് ജോൺ വെസ്ലി വന്നപ്പോൾ അവിടെ ശുദ്ധീകരണം ആവശ്യമായി കാണുകയും അതിനാൽ അവൻ ശുദ്ധീകരണം പ്രസംഗിക്കുകയും ചെയ്തു. അത് അവന്റെ സന്ദേശമായിരുന്നു. അതിനെ തുടർന്ന് പെന്തക്കോസ്തുകാർ പരിശുദ്ധാത്മാഭിഷേകത്തിന്റെ സന്ദേശവും അതുപോലെയുള്ള കാര്യങ്ങളും കൊണ്ടുവന്നു. എന്നാൽ ഈ അവസാന കാലത്തെ ഈ അന്ത്യസഭായുഗത്തിലെ സന്ദേശവാഹകൻ ഒരു മതപരിഷ്കരണമല്ല തുടങ്ങാൻ പോകുന്നത്. എന്നാൽ മതപരിഷ്കർത്താക്കൾ വിട്ടുപോയ എല്ലാ രഹസ്യങ്ങളെയും ഒരുമിച്ച് കൂട്ടി അവയെ ജനങ്ങൾക്ക് പരിഹാരം ചെയ്തു കൊടുക്കും. ഞാനിത് വീണ്ടും വായിക്കുകയാണ്. ഇതെനിക്ക് അത്രയും നന്നായി അനുഭവപ്പെട്ടിട്ട് ഞാനിത് വീണ്ടും വായിക്കാൻ ആഗ്രഹിക്കുന്നു. ബലവാനായ മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്നിറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ മേഘമൊടുത്തും തലയിൽ ആകാശവില്ല് ധരിച്ചും മുഖം സൂര്യനെ പോലെയും കാൽ തീത്തൂണു പോലെയുമുള്ളവൻ. നാം ഇത് കണ്ടിരുന്നു. ഇത് ക്രിസ്തുവാണ്. ക്രിസ്തു എല്ലായ്പ്പോഴും തന്റെ സഭയുടെ ദൂതനാണെന്ന് നമുക്കറിയാം. ശരിയാണ്, അവനെ അഗ്നിസ്തംഭമെന്നും ഉടമ്പടി ദൂതനെന്നും വിളിക്കപ്പെടുന്നു. അവന്റെ കയ്യിൽ തുറന്ന ഒരു ചെറിയ പുസ്തകമുണ്ടായിരുന്നു. ഇപ്പോൾ മുദ്രകൾ തുറക്കപ്പെട്ട് കഴിയുന്നു. അവയെ നാം ഇപ്പോൾ ഇവിടെ പൊട്ടിക്കുകയാണ്. എന്നാൽ ഇത് ഈ കാര്യം തുറന്നിരിക്കുന്നു. അവൻ വലങ്കാൽ സമുദ്രത്തിന്മേലും ഇടങ്കാൽ ഭൂമിമേലും വെച്ചു. സിംഹം അലറുപോലെ അത്യുച്ചത്തിൽ ആർത്തു. ആർത്തപ്പോൾ ഏഴിടിയും നാദമുഴക്കി. പരിപൂർണമായിരിക്കുന്നു. ഏഴിടി നാദമുഴക്കിയപ്പോൾ ഞാൻ എഴുതുവാൻ ഭാവിച്ചു. എന്തെഴുതാനാണ്? എന്താണ് അവൻ പറഞ്ഞത്? അത് എഴുതുവാൻ. എന്നാൽ ഏഴിടി മുഴക്കിയത് എഴുതാതെ മുദ്രയിട്ടേക്കാന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. ദൈവമാകുന്നു, അവയെ എഴുതരുത്, നോക്കൂ. സമുദ്രത്തിന്മേലും ഭൂമിമേലും നിൽക്കുന്നവനായി ഞാൻ കണ്ട ദൂതൻ വലങ്കൈ ആകാശത്തേക്ക് ഉയർത്തി. ആകാശവും അതിലുള്ളതും ഭൂമിയും അതിലുള്ളതും സമുദ്രവും അതിലുള്ളതും സൃഷ്ടിച്ചവനായി എന്നേക്ക് ജീവിച്ചിരിക്കുന്നവനെ ചൊല്ലി ഇനി കാലമുണ്ടാകയില്ല എന്ന് സത്യം ചെയ്തു. ശ്രദ്ധിക്കുക, നാം മുമ്പോട്ട് പോകുമ്പോൾ ഇത് മറന്നുകളയാനിടയാകരുത്. എന്നാൽ ഏഴാമത്തെ ദൂതൻ കാലമൂതുവാനിരിക്കുന്ന നാദത്തിന്റെ കാലത്ത് ഈ അവസാനത്തെ ദൂതൻ ഭൂമിയിൽ നിന്നുള്ള ദൂതനാണ്. ബലവാനായ ഈ ദൂതൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നവനാണ്. ഇത് അവനായിരുന്നില്ല, അവൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിരുന്നു. എന്നാൽ ഇവിടെ അവൻ ഏഴാമത്തെ ദൂതന്റെ നാദത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ദൂതൻ എന്ന് വെച്ചാൽ സഭായുഗത്തിന് വേണ്ടിയുള്ള സന്ദേശവാഹകൻ എന്നാകുന്നു എന്ന് ഏതൊരു വ്യക്തിക്കും അറിയാം. ഏഴാമത്തെ ദൂതൻ കാഹളമുതുവാനിരിക്കുന്ന നാദത്തിന്റെ കാലത്ത് ദൈവത്തിന്റെ മർമ്മം, ഏഴ് മുദ്രകളും എല്ലാ മർമ്മങ്ങളും അവൻ തന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തതുപോലെ നിവൃത്തിയാകും. ഈ മർമ്മം മുഴുവൻ തുറക്കപ്പെട്ടിരിക്കുന്നു. അത് ആ ദൂതന്റെ ശുശ്രൂഷയാകുന്നു. നോക്കൂ, വളരെ എളിമയോടുകൂടി ആയിരിക്കുക. ജനങ്ങൾ അത് മനസ്സിലാക്കാതെ മറികടന്നു പോകുന്നു. എന്നിരിക്കലും അത് പൂർണ്ണമായി വെളിപ്പെടുത്തപ്പെട്ടിരിക്കും. അത് പൂർണ്ണമായി തന്നെ അറിയപ്പെടുത്തിയിരിക്കും. നോക്കൂ, അത് കാണുവാൻ ആഗ്രഹമുള്ള ആർക്കും അത് കാണുവാൻ കഴിയും. അത് ശരിയാണ്. യേശു പറഞ്ഞു, അവൻ ഈ ഭൂമിയിലെത്തിയപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ കണ്ണാൽ കാണും, ദർശിക്കയില്ല. യെശയ്യാവ് നിങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ശരി തന്നെ, നിങ്ങൾ ചെവിയാൽ കേൾക്കും, ഗ്രഹിക്കയില്ല താനും. അങ്ങനെ നാം ഇത് മനസ്സിലാക്കുന്നു. ഞാൻ പിന്നിലേക്കുള്ള ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ അതെന്നെ പേടിപ്പിച്ചു കളഞ്ഞു. 10 മണിയായി കഴിഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ ഇതുവരെ 9 മണിവരെ ആയിട്ടില്ല. ശരി, ഓ, നമുക്കിപ്പോൾ അതിലേക്ക് കടക്കാം. ശ്രദ്ധിക്കുക, ഞാൻ ഇത് ഇഷ്ടപ്പെടുന്നു. മറ്റുള്ളവർ മതപരിഷ്കർത്താക്കളായിരുന്നു. എന്നാൽ അവർ മഹാന്മാരായ ദൈവപുരുഷന്മാരായിരിക്കെ അവരുടെ സമയത്തെ ആവശ്യത്തെ കണ്ടിരിക്കുകയും മതനവീകരണം കൊണ്ടുവരികയും ചെയ്തു. എന്നാൽ വെളിപാട് 10 പറയുന്നത് അവന്റെ സന്ദേശം മതപരിഷ്കരണം നടത്തും എന്നല്ല, എന്നാൽ വെളിപ്പെടുത്തലായിരിക്കും. രഹസ്യങ്ങൾ വെളിപ്പെടുത്തലായിരിക്കും. രഹസ്യങ്ങൾ വെളിപ്പെടുത്തലായിരിക്കും. ഇത് വചനം മനുഷ്യനിലായിരിക്കും. എബ്രായർ 4 പറയുന്നു, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും സത്യമച്ചകളെ വേർപിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നതുമാകുന്നു. ഈ വ്യക്തി ഒരു മതപരിഷ്കർത്താവല്ല, അവനൊരു വെളിപ്പെടുത്തൽകാരനാകുന്നു. എന്തിന്റെ വെളിപ്പെടുത്തൽകാരനാകുന്നു? ദൈവത്തിന്റെ മർമ്മങ്ങളുടെ വെളിപ്പെടുത്തൽകാരൻ. അത് സഭായുഗങ്ങളിൽ കൂടി എല്ലാം കൂടി കൂട്ടിപ്പണഞ്ഞ് കിടക്കുമ്പോൾ അവൻ ദൈവത്തിന്റെ വചനവുമായി കടന്നുവന്ന് ആ കാര്യങ്ങളെ വെളിപ്പെടുത്തി തരും. എന്തുകൊണ്ടാണെന്നാൽ മക്കളുടെ വിശ്വാസത്തെ പിതാക്കന്മാരുടെ വിശ്വാസത്തിലേക്ക് അവന് തിരികെ കൊണ്ടുവന്നിരിക്കണം. ഏഴാമത്തെ ദൂതൻ യഥാർത്ഥ വേദപുസ്തക വിശ്വാസത്തെ യഥാസ്ഥാനത്താക്കും. ഇപ്പോൾ ഓ, ഞാനിത് എപ്രകാരം ഇഷ്ടപ്പെടുന്നു. മുദ്രകളിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ രഹസ്യങ്ങളും മതപരിഷ്കർത്താക്കൾ മുഴുവനായി മനസ്സിലാക്കിയിരുന്നില്ല. നോക്കൂ, ഇപ്പോൾ മലാഖിയുടെ 4 ഒരു നിമിഷത്തേക്ക് നമുക്ക് നോക്കാം. ശരി, നിങ്ങളിത് കുറിച്ചെടുത്തുകൊള്ളുക. അവനൊരു പ്രവാചകനാകുന്നു. അവൻ പിതാക്കന്മാരുടെ ആദ്യ വിശ്വാസത്തെ യഥാസ്ഥാനത്താക്കും. നാം ഇപ്പോൾ ആ വ്യക്തി രംഗത്ത് പ്രത്യക്ഷപ്പെടുന്നത് നോക്കിക്കൊണ്ടിരിക്കുന്നു. അവനത്രയും താഴ്മയുള്ളവനായിട്ട് ദശലക്ഷം ജനങ്ങൾ, എന്നാൽ അവനെ മനസ്സിലാക്കുന്ന ഒരു ചെറിയ കൂട്ടം അവിടെ ഉണ്ടായിരിക്കും. കഴിഞ്ഞ ദിവസം നിങ്ങൾ ഓർക്കുന്നുണ്ടാകുമല്ലോ, ക്രിസ്തുവിന്റെ വരവിന് മുമ്പായി ഒരു മുന്നോടിയായി യോഹന്നാൻ വരും എന്നുള്ളതിനെക്കുറിച്ച് പ്രവചിച്ചിരുന്നു. അതായത് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമാകുന്നു. മലാഖി അവനെ കണ്ടിരുന്നു. ശ്രദ്ധിക്കുക, മലാഖിയുടെ 3 ക്രിസ്തുവിന്റെ വരവിന്റെ മുന്നോടിയായി വരുന്ന ഏലിയാവിന്റെ വരവിനെ കുറിച്ച് പ്രവചിക്കുന്നു. നിങ്ങൾ പറഞ്ഞേക്കാം, ഓ അല്ല അല്ല സഹോദരൻ ബ്രഹാം, ഇത് 4 എന്നോട് ക്ഷമിക്കണം, യേശു അത് 3 എന്ന് പറഞ്ഞിരുന്നു. നിങ്ങൾ വിശുദ്ധ മത്തായിയുടെ 11:6 എടുക്കുക. അവനത് ഇവിടെ പറയുന്നു, 11 അതിന്റെ 6 4, 5, 6 അതോടൊപ്പമാകുന്നു. അവൻ പറഞ്ഞു, നിങ്ങൾക്കിത് സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ, അവൻ യോഹനാനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് പറയുകയാണ്, ഞാൻ എന്റെ ദൂതനെ നിനക്ക് മുമ്പായി അയക്കുന്നു. ഇപ്പോൾ മലാഖി 3 വായിക്കുക. ചിലരിത് മലാഖിയുടെ 4 അപേക്ഷിച്ച് നോക്കാൻ ശ്രമിക്കുന്നു. അല്ല ശ്രീമാൻ, അതങ്ങനെയല്ല. ശ്രദ്ധിക്കുക, മലാഖി 4 ആ ദൂതൻ പോയിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ലോകം മുഴുവൻ കത്തിയെരിഞ്ഞു പോകുകയും നീതിമാന്മാർ 1000 വാഴ്ചയിൽ ദുഷ്ടന്മാരുടെ ചാമ്പലിന് മീതെ നടക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇത് നിങ്ങൾ ആ സ്ഥാനത്തേക്ക് പ്രയോഗിക്കുകയാണെങ്കിൽ പിന്നെ അത് വേദപുസ്തകം അപ്രകാരം പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യമാകും. നമുക്കിപ്പോൾ അതിനുശേഷം 2000 പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. ലോകം ഇതുവരെയും കത്തിയെരിഞ്ഞിട്ടില്ല. നീതിമാന്മാർ ഇപ്പോഴും ഇതിൽ വസിക്കുന്നു. അതുകൊണ്ട് ഇത് ഭാവിയിലേക്കുള്ള ഒരു കാര്യമാകേണ്ടിയിരിക്കുന്നു. ഹോ ദൈവമേ, നിങ്ങൾ വെളിപാട് പുസ്തകത്തിൽ കടന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഈ സന്ദേശവാഹകൻ ഈ സഭായുഗത്തിന്റെ അന്ത്യകാലത്തിൽ എന്താണ് ചെയ്തിരിക്കേണ്ടതെന്ന് കാണാൻ കഴിയും. അപ്പോൾ ഇതെന്താകുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കും. അവനൊരു പ്രവാചകനായിരിക്കണം. മതപരിഷ്കർത്താക്കൾ കാണാതെ വിട്ടുപോയി ഈ കാര്യങ്ങളുടെ എല്ലാം സത്യങ്ങളെ പിടിച്ചെടുത്ത് അതിവിടെ സ്ഥാനപ്പെടുത്തേണ്ടിയിരിക്കുന്നു. മത്തായി 28:19 പ്രവൃത്തികൾ 2:38 ദൈവത്തിൽ നിന്നൊരാത്മീയ വെളിപാടില്ലാതെ എങ്ങനെ താരതമ്യപ്പെടുത്താൻ കഴിയും? അത്ഭുതങ്ങളുടെ ദിവസങ്ങൾ കടന്നുപോയി എന്ന് ദൈവത്തിൽ നിന്ന് ഒരു വെളിപാട് കൂടാതെ ഈ ജനങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും? അത് തെറ്റാണോ അല്ലെങ്കിൽ ശരിയാണോ എന്ന് അവർക്ക് അറിയാൻ കഴിയുന്ന ഏക വഴി അത് മാത്രമാകുന്നു. നോക്കൂ, എന്നാൽ അവർ സെമിനാറുകളിൽ കൂടി പഠിച്ചു വന്നിരിക്കുന്നു. അതിലേക്ക് കടക്കാനുള്ള സമയം നമുക്കുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഞാൻ വേഗത്തിലാക്കാൻ ആഗ്രഹിക്കുന്നു, കാരണം 1 കഴിഞ്ഞ് നിങ്ങളെ ഇവിടെ ഇരുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എന്താണ് അർത്ഥമാക്കിയത് നിങ്ങൾക്കറിയാമല്ലോ. അത് ഈ മുദ്രകൾ പൊട്ടിക്കുന്നതാകുന്നു. അതിനിടയിൽ എന്റെ പക്കൽ ഒരു ദിവസമുണ്ട്. അതെനിക്ക് കഴിയുമെങ്കിൽ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനായി ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, മലാഖി 4 ഒരു പ്രവാചകനാകുന്നു. അവൻ പിതാക്കന്മാരുടെ മൂലവിശ്വാസത്തെ യഥാസ്ഥാനത്താക്കുന്നു. അന്ത്യകാലത്ത് ഉപദ്രവകാലം വരുമ്പോൾ ഇവിടെ ഒരു ചെറിയ കാര്യം നാം പിന്നിലേക്ക് പോയി നോക്കാൻ പോകുകയാണ്. അത് ആ 3.5 അല്ലെങ്കിൽ ദാനിയലിന്റെ 70 അവസാനത്തെ ആഴ്ചവട്ടത്തിന്റെ പകുതിയായ ദാനിയലിന്റെ 70 3.5 ഇപ്പോൾ സഭായോഗങ്ങളിൽ അതിനെക്കുറിച്ച് എത്ര പേർ ഓർക്കുന്നുണ്ട്? നോക്കൂ, 70 നിർണയിക്കപ്പെട്ടിരിക്കുന്നു. ഇതെത്ര പരിപൂർണമായിരിക്കുന്നുവെന്ന് നോക്കുക. അവൻ പറഞ്ഞു, മസിഹ വന്നതിനു ശേഷം അവൻ ഛേദിക്കപ്പെടും. ആഴ്ചവട്ടത്തിന്റെ മധ്യയെ ഹനനയാകവും ഭോജനയാകവും നിർത്തലാക്കി കളയും. അവസാനമായി 3.5 മസിഹയുടെ ഉപദേശം യഹൂദന്മാർക്ക് വേണ്ടി നൽകപ്പെടുന്നതിന് ബാക്കിയുണ്ട്. ദൈവം യഹൂദന്മാരോടും ജാതികളോടും ഒരേ സമയത്ത് ഇടപെടുന്നില്ല. അവൻ ഇസ്രായേലിനോട് ഒരു രാജ്യമായിട്ടും അന്യജാതികളോട് വ്യക്തിപരമായിട്ടും ഇടപെടുന്നു. അവൻ ഒരിക്കലും അന്യജാതികളെ തന്റെ മണവാട്ടിയാക്കുന്നതിനു വേണ്ടി എടുത്തില്ല. അവൻ അന്യജാതികളിൽ നിന്നും ഒരു ജനത്തെ എടുക്കുന്നു. നോക്കൂ, അവൻ ഇപ്പോൾ ഇസ്രായേലിനോട് ഒരു രാജ്യമായി ഇടപെടുന്നു. അങ്ങനെ ഇപ്പോൾ ഇസ്രായേൽ ഒരു രാജ്യമായി അവിടെ ആയിരിക്കുന്നു. എനിക്കൊരു കത്ത് പോളിൽ നിന്നും ഇന്ന് കിട്ടിയിരുന്നു. പോൾ ബോയ്ഡ്, അദ്ദേഹം എന്നോട് പറഞ്ഞു, സഹോദരൻ ബ്രഹാം, ഇതെത്ര സത്യമാകുന്നു. ഈ യഹൂദന്മാർക്ക് ഇപ്പോഴും അന്യജാതികളോട് ഒരു വിചിത്ര മനോഭാവമാണുള്ളത്. എന്ത് സംഭവിച്ചു എന്നുള്ളതൊരു കാര്യമല്ല, തീർച്ചയായും അവർക്കാകുന്നു. അവർക്ക് അങ്ങനെ തന്നെ ആയിരിക്കേണ്ടതുണ്ട്. മാർട്ടിൻ ലൂതർ ഈ പ്രഖ്യാപനം നടത്തിയപ്പോൾ, അതായത് യഹൂദന്മാരെയെല്ലാം ഓടിച്ചു കളഞ്ഞ് അവരുടെ കെട്ടിടങ്ങൾ തീവച്ചു കളയണം, കാരണം അവർ എതിർ ക്രിസ്തുക്കളാകുന്നു. നോക്കൂ, മാർട്ടിൻ ലൂതർ തന്നെ സ്വയം തന്റെ എഴുത്തുകളിൽ അങ്ങനെ ഒരു പ്രസ്താവന എഴുതുകയുണ്ടായി. ഇപ്പോൾ ഹിറ്റ്ലർ മാർട്ടിൻ ലൂതർ പറഞ്ഞത് നിറവേറ്റി. മാർട്ടിൻ ലൂതർ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? എന്തുകൊണ്ടാണെന്നാൽ അവനൊരു മതപരിഷ്കർത്താവായിരുന്നു, അവനൊരു പ്രവാചകനായിരുന്നില്ല. ദൈവമേ, അതായത് എന്റെ പ്രവാചകൻ ഇസ്രായേലിനെ അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെ അനുഗ്രഹിക്കുന്നവനെല്ലാം അനുഗ്രഹിക്കപ്പെടും, നിങ്ങളെ ശപിക്കുന്നവനെല്ലാം ശപിക്കപ്പെടും. എങ്കിൽ ഒരു പ്രവാചകൻ അവിടെ നിന്നുകൊണ്ട് എങ്ങനെ മറ്റൊരു പ്രവാചകൻ പറഞ്ഞത് നിഷേധിക്കാൻ കഴിയും? അവനത് കഴിയുകയില്ല. അതൊരേ യോജിപ്പിലാകേണ്ടിയിരിക്കുന്നു. എന്നാൽ ആ കാരണത്താലാണ് അവർ, നോക്കൂ, ജർമ്മനി ഒരു ക്രിസ്തീയ രാജ്യമാകേണ്ടിയിരിക്കുന്നു. എന്നാൽ അവർ എപ്രകാരമാണ് ഇസ്രായേലിനോട് പെരുമാറിയത്? അവർക്കിപ്പോഴും ഒരു വടി അവരുടെ തോളത്തുണ്ട്. നിങ്ങൾക്ക് അവരെ കുറ്റം പറയാൻ കഴിയുകയില്ല. എന്നാൽ ഓർക്കുക, യഹൂദന്മാരിവിടെ ഇരിക്കുന്നു. നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങളുടെ ദിവസം വരുന്നു. ദൈവത്തിന് ഒരിക്കലും അവരെ മറന്നുകളയാൻ കഴിയില്ല. നമുക്ക് വേണ്ടി അവർ കുരുടരാക്കപ്പെട്ടു. നിങ്ങൾക്കറിയാമോ, അവൻ തന്റെ പ്രവാചകനോട് പറഞ്ഞു, ഈ പ്രവാചകൻ ദൈവത്തോട് നിലവിളിച്ചു ചോദിച്ചു, നീ ഇസ്രായേലിനെ മറന്നുകളയുമോ? അവൻ പറഞ്ഞു, നീ അളവുകോലെടുത്ത് ആകാശത്തിന്റെ ഉയരത്തെയും സമുദ്രത്തിന്റെ ആഴത്തെയും അളക്കുക. അവൻ പറഞ്ഞു, എനിക്കത് അളക്കുവാൻ കഴിയുകയില്ല. ദൈവം പറഞ്ഞു, എനിക്കൊരിക്കലും ഇസ്രായേലിനെ മറന്നുകളയാൻ കഴിയുകയില്ല. അത് അവന്റെ ജനമാകുന്നു, അവന്റെ ദാസന്മാരാകുന്നു. അന്യജാതി എന്നത് തന്റെ മണവാട്ടിക്കായി അവൻ എടുത്തിരിക്കുന്ന കുറച്ചുപേർ മാത്രമാകുന്നു. അത് ശരിക്കും സത്യമാകുന്നു, അത് മണവാട്ടിയാകുന്നു. ഇപ്പോൾ 70 ആഴ്ചകൾ നിയമിക്കപ്പെട്ടിരിക്കുന്നത് പരിപൂർണമായും ദാനിയേൽ പറഞ്ഞിരുന്നത് പോലെ തന്നെയാകുന്നു. മശീഹ ആഴ്ചവട്ടത്തിന്റെ മധ്യത്തിൽ വരികയും അവൻ ഛേദിക്കപ്പെടുകയും ചെയ്യും. അതിൽ യേശു 3.5 വർഷക്കാലം പ്രവചിക്കുകയുണ്ടായി. ഇപ്പോൾ ദാനിയേലിന്റെ ഈ 3.5 വർഷക്കാലത്തിന്റെ മധ്യത്തിൽ അവൻ ഛേദിക്കപ്പെട്ടു. എന്നാൽ ഈ അവസാന ഭാഗം ഉപദ്രവകാലമാകുന്നു. അവിടെ അന്യജാതികളുടെ സഭയായിരിക്കുന്നു. ഓ, ഇതെത്ര മഹത്തായ കാര്യമാകുന്നു. മണവാട്ടി മണവാളനോടൊപ്പം പോകുന്നു. അതിനുശേഷം 1000 ആണ്ട് വാഴ്ചക്കാലത്തിന് ശേഷം ദുഷ്ടന്മാരുടെ വെണ്ണീറിന് മീതെ നടക്കും. ഞാൻ നിങ്ങളെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ കാണിക്കട്ടെ. ഇതെന്റെ മനസ്സിലുള്ളതാകുന്നു. വേദപുസ്തകം എന്താണ് പറയുന്നതെന്ന് ഞാൻ നിങ്ങളെ കാണിക്കട്ടെ. ഇത് ദൈവവചനമായിരിക്കുന്നതിനാൽ നമുക്കിത് നിഷേധിക്കാൻ കഴിയുകയില്ല. അങ്ങനെ ചെയ്താൽ നാം അവിശ്വാസികളാകുന്നു. നോക്കൂ, നമുക്കിത് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ പറഞ്ഞേക്കാം എനിക്കിത് മനസ്സിലാകുന്നില്ല, ഞാനും ഇത് മനസ്സിലാക്കുന്നില്ല. എന്നാൽ അവനിത് വെളിപ്പെടുത്തുന്നതിനായി നാം അവങ്കിലേക്ക് നോക്കുന്നു. നോക്കൂ, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അപ്പോൾ അഹങ്കാരികളൊക്കെയും അമേരിക്കക്കാരെ പോലെയുള്ളവരും മറ്റുമാകുന്നു. സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയും. ഇത് കത്തിയരിക്കാൻ പോവുകയാണ് എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ നിത്യനരകം നിങ്ങൾക്ക് എങ്ങനെ അവിടെ കിട്ടുന്നു? നോക്കൂ, അന്ത്യകാലത്തിൽ ഈ കാര്യങ്ങൾ വെളിപ്പെടുകയാണ്. വേദപുസ്തകത്തിൽ ഒരിടത്തും നരകം നിത്യമാണെന്ന് പറയുന്നില്ല. അങ്ങനെയെങ്കിൽ നിത്യനരകത്തിൽ കഴിയുന്നതിനു വേണ്ടി നിങ്ങൾക്ക് നിത്യജീവനും അവിടെ തന്നെ ഉണ്ടായിരിക്കണം. എന്നാൽ നിത്യജീവന്റെ ഒരേ ഒരു രൂപമേ ഉള്ളൂ. അതിനുവേണ്ടിയാണ് നാം പരിശ്രമിക്കുന്നത്. തുടക്കമുള്ള എല്ലാത്തിനും ഒരു അവസാനമുണ്ട്. നരകം പിശാചിനും അവന്റെ ദൂതന്മാർക്കും വേണ്ടിയാണ് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. അത് കത്തിയേരിഞ്ഞ് അവസാനിച്ചു പോകും. ശരിയാണ്, നോക്കൂ. എന്നാൽ ഇത് സംഭവിക്കുമ്പോൾ അത് വേരും കൊമ്പും ശേഷിപ്പിക്കാതെ ദഹിപ്പിച്ചു കളയും. എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകിൽ രോഗോപശാന്തിയോടെ ഉദിക്കും. നിങ്ങളും പുറപ്പെട്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാക്കളെ പോലെ തുള്ളിച്ചാടും. ഞാനുണ്ടാക്കുവാനുള്ള ദിവസത്തിൽ ദുഷ്ടന്മാർ നിങ്ങളുടെ കാലിൻ കീഴിൽ വെണ്ണീറായിരിക്കൊണ്ട് നിങ്ങളവരെ ചവിട്ടിക്കളയും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഉപദ്രവകാലത്തിന് ശേഷം ദുഷ്ടന്മാർ എവിടെയായിരിക്കും? വെണ്ണീറായിത്തീരും. ഞാൻ ഹോറേബിൽ വെച്ച് എല്ലാ ഇസ്രായേലിനും വേണ്ടി എന്റെ ദാസനായ മോശയോട് കൽപ്പിച്ചിരിക്കുന്ന ന്യായപ്രമാണവും ചട്ടങ്ങളും വിധികളും ഓർത്തുകൊള്ളുവേൻ. യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിനു മുമ്പേ ഞാൻ നിങ്ങൾക്ക് ഏലിയ പ്രവാചകനെ അയക്കും. ആമേൻ. ഇവിടെ ഇതാ പഴയ നിയമം ഇപ്രകാരം പ്രസ്താവിച്ചുകൊണ്ട് സമാപിക്കുന്നു. അതുപോലെ ഇവിടെ ഇതാ പുതിയ നിയമവും അതേ കാര്യത്തോടുകൂടി സമാപിക്കുന്നു. നിങ്ങൾക്ക് എങ്ങനെ അത് തള്ളിക്കളയാൻ കഴിയും? അത് കഴിയുകയില്ല. ശ്രദ്ധിക്കുക, ആ നാൾ വരുന്നതിനു മുമ്പേ ഞാൻ നിങ്ങൾക്ക് ഏലിയാവെന്ന പ്രവാചകനെ അയക്കും. ഞാൻ വന്ന് ഭൂമിയെ സംഹാര ശബ്ദം കൊണ്ട് നശിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരമിക്കും. ഓ, അവിടെയാകുന്നു നിങ്ങൾ. അത് ദൈവത്തിന്റെ വചനമാകുന്നു. അവനത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അത് വന്നിരിക്കും. ഇതെപ്രകാരമാണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ മനോഹരമായ രീതിയിലാണ് ദൈവം അത് ചെയ്യുന്നത്. മണവാട്ടി മണവാളനോടൊപ്പം പോകുന്നു. അതിനുശേഷം ദുഷ്ടന്മാർ കെടാത്ത തീയിൽ ചുട്ടുകളയപ്പെടുന്നു. അങ്ങനെ ഭൂമി ശുദ്ധീകരിക്കപ്പെട്ട ശേഷം അത് സ്വയം പുതുതായി ഉണ്ടാക്കപ്പെടുന്നു. എല്ലാ കാര്യങ്ങളും ശുദ്ധീകരണത്തിൽ കൂടി കടന്നു പോകേണ്ടതായിട്ടുണ്ട്. ആ മഹത്തായ വലിയ നാളിൽ അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുകയും ഈ ലോകം മുഴുവനും പൊട്ടിത്തെറിച്ച് പുറത്തേക്കൊഴുകയും ചെയ്യും. ഈ ഭൂമിയിലുള്ള പാപത്തിന്റെ കുഴികളും അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും വെന്തുരുകി നശിച്ചു പോകും. അത്യുഗ്രമായ ചൂടോടെ ഇത് കത്തിയേരുകയും അത് മഷീനുള്ള നിറത്തെ ആ ബ്ലീച്ചിൽ വേർപെടുത്തി അയക്കുന്നത് പോലെ അതിന്റെ മൂലസൃഷ്ടിയിലേക്ക് തിരികെ എത്തിക്കുന്നതിനിടയാക്കും. അങ്ങനെ ദൈവത്തിൽ നിന്നുള്ള അഗ്നി അത്രയും ചൂടുള്ളതായിട്ട് സാത്താനെയും അവന്റെ സകല പാപത്തെയും കത്തിയരിക്കുമ്പോൾ എല്ലാവിധ ദൂഷിച്ച കാര്യങ്ങളെയും തിരികെ അതിന്റെ മൂലസ്ഥയിലേക്ക് മടക്കിയെത്തിക്കും. അതിനുശേഷം ഭൂമി ഏതൻ തോട്ടത്തിലായിരുന്നതുപോലെ മനോഹരിയായി കടന്നുവരും. ശരിയാണ്, ഓ ആ മഹത്തായ നാഴിക ഇതാ നമ്മുടെ മുമ്പിലായി കിടക്കുന്നു. ഉപദ്രവകാലത്ത് ഇവിടെയാണ് നിങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ ശ്രദ്ധിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ഉപദ്രവകാലത്തിന്റെ സമയത്ത് മണവാട്ടി എടുത്തുകൊള്ളപ്പെട്ട ശേഷം സഭ ഉപദ്രവകാലത്തിൽ കൂടെ കടന്നുപോകുകയും വെളിപാട് 11 പറഞ്ഞിരിക്കുന്ന 2 സാക്ഷികളാൽ 144,000 പേരെ വിളിച്ചു വേർതിരിക്കും. ഇപ്പോൾ ശ്രദ്ധിക്കുക, അവർ രട്ടെടുത്ത് 1260 ദിവസം പ്രവചിക്കും. ഇപ്പോൾ ഈ റോമാക്കാരുടെ കലണ്ടറിനനുസരിച്ച് നമുക്ക് 28 ദിവസങ്ങളും ചിലപ്പോൾ 30, 31 ദിവസങ്ങളും ആകുന്നു നമുക്കറിയാം. എന്നാൽ യഥാർത്ഥ കലണ്ടറിനനുസരിച്ച് 1 മാസത്തിന് 30 ദിവസമാണുള്ളത്. ശരിയാണ്. അപ്പോൾ 1260 ദിവസത്തെ 30 കൊണ്ട് ഹരിച്ചു നോക്കിയാൽ നമുക്ക് എന്താണ് കിട്ടുന്നതെന്ന് നോക്കുക. അത് കൃത്യമായും 3.5 വർഷമാകുന്നു. അതാണ് മശിഹയെക്കുറിച്ചുള്ള സന്ദേശം ഇസ്രായേലിനോട് ഇതിനു മുമ്പ് ചെയ്തിരുന്ന പോലെ തന്നെ പ്രസംഗിക്കുന്നതിനായി അനുവദിച്ചിട്ടുള്ള സമയം അതാകുന്നു. അവൻ തിരികെ വന്ന് അവനെ തന്നെ വെളിപ്പെടുത്തുമ്പോൾ അതൊരു പ്രതിരൂപമായി കാണുന്നു. ജോസഫിന്റെ സഹോദരന്മാർ അവനെ തള്ളിക്കളഞ്ഞ് അവൻ വേറൊരു രാജ്യത്തിലേക്ക് കൊണ്ടുപോകപ്പെട്ടു. കാരണം അവനൊരു ആത്മീയ മനുഷ്യനായിരുന്നു. അവന് ദർശനങ്ങളെ കാണാനും സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കാനും കഴിഞ്ഞിരുന്നു. അങ്ങനെ അവൻ മറ്റൊരു രാജ്യത്തിലേക്ക് 30 വെള്ളിക്കാശിന് വിൽക്കപ്പെട്ടിട്ട് പുറന്തള്ളപ്പെടുകയുണ്ടായി. അവൻ ക്രിസ്തുവിനെ അതുപോലെ ചിത്രീകരിക്കപ്പെടുന്നു. കാരണം ക്രിസ്തുവിന്റെ ആത്മാവ് അവനിലുണ്ടായിരുന്നു. അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ അവൻ തടവറയിലായിരുന്നപ്പോൾ അവനോടൊപ്പമായിരുന്ന ഒരു കുറ്റവാളി രക്ഷിക്കപ്പെടുകയും ഒരു കുറ്റവാളി നഷ്ടമാകപ്പെടുകയും ചെയ്തു എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഇത് കൃത്യമായും ക്രൂശാകുന്ന തടവറയിൽ യേശു കിടന്നപ്പോൾ ഒരു കള്ളൻ രക്ഷിക്കപ്പെടുകയും മറ്റേ കള്ളൻ നഷ്ടപ്പെടുകയും ചെയ്തതുപോലെയാകുന്നു. അവൻ കുഴിയിലെറിയപ്പെടുകയും മരിച്ചുപോയി എന്ന് വിചാരിക്കപ്പെടുകയും എന്നാൽ അവിടെ നിന്നും എടുക്കപ്പെട്ട് ഫറവന്റെ വലത്ഭാഗത്ത് ഉയർത്തെടുക്കപ്പെടുകയും ചെയ്തു. യോസഫിനെ ആദ്യം കാണാതെ ഫറവനെ ആർക്കും കാണാൻ കഴിഞ്ഞിരുന്നില്ല. യേശു ദൈവത്തിന്റെ വലത്ഭാഗത്തിരിക്കുകയും പുത്രനിൽ കൂടിയല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ ചെല്ലുവാൻ സാധ്യമാകുന്നില്ല. ശരിയാണ്. ശ്രദ്ധിക്കുക, യോസഫ് സിംഹാസനം ഇടുമ്പോഴൊക്കെയും യോസഫ് സിംഹാസനത്തിന്റെ വലത്ഭാഗത്തു നിന്നും എഴുന്നേൽക്കുമ്പോഴൊക്കെയും ശ്രദ്ധിക്കുക, ദൈവത്തിന് സ്തോത്രം, യോസഫ് അവിടെ ഫറവന്റെ വലതുഭാഗത്തായി ഇരുന്നിരുന്നു. യോസഫ് എഴുന്നേറ്റ് സിംഹാസനം ഇടുമ്പോഴൊക്കെയും എല്ലാവരും മുട്ടുകുത്തുകയും യോസഫ് ഇതാ വരുന്നു എന്ന് കാഹളം മുഴക്കപ്പെട്ടിരുന്നു. കുഞ്ഞാട് സിംഹാസനം ഇടുമ്പോൾ തന്റെ മധ്യസ്ഥയുടെ ജോലി കഴിഞ്ഞ് തന്റെ സിംഹാസനം വിട്ട് വീണ്ടെടുപ്പിന്റെ പുസ്തകം കയ്യിലെടുത്ത് മുമ്പോട്ട് വരുമ്പോൾ എല്ലാ മുഴങ്കാലും മുടങ്ങും. അവിടെയാകുന്നു അവനാകുന്നത്. ശ്രദ്ധിക്കുക, യോസഫ് തന്റെ സഹോദരന്മാരാൽ തള്ളിക്കളയപ്പെട്ടപ്പോൾ അവനൊരു അന്യജാതിയായ സ്ത്രീയെ ഭാര്യയായി നൽകപ്പെട്ടു. പൊത്തിഫർ അല്ല, ഫറവോൻ അവനൊരു അന്യജാതിയായ ഭാര്യയെ നൽകിയും അവൻ പകുതി അന്യജാതിയും പകുതി യഹൂദനുമായ അന്യജാതി മക്കളെ ഉത്ഭവിപ്പിച്ചു. അവരൊരു മഹത്തായ പ്രതിരൂപത്തെ നൽകുന്നു. യാക്കോബ് അവരെ അനുഗ്രഹിച്ചപ്പോൾ എഫ്രൈം ഒരു വശത്തും മനശ മറ്റൊരു വശത്തുമായി നിൽക്കുകയും അവൻ തന്റെ കൈകൾ കുറുകെ വെച്ചിട്ട് ഇളവൻ അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്തു. അങ്ങനെ ഈ 2 കുട്ടികളും 12 ഗോത്രങ്ങളോടുകൂടി ചേർക്കപ്പെട്ടുകയും അതുവരെയും അത് 10 ഗോത്രങ്ങളായിരുന്നു. അങ്ങനെ യാക്കോബ് സ്വയം അവരെ അനുഗ്രഹിച്ച് അവന്റെ പ്രവാചക പുത്രനായ യോസഫ് അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, പിതാവെ നീ തെറ്റായി അത് ചെയ്തിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, നീ നിന്റെ വലം കൈ ഇളയ മകന്റെ മേൽ വെച്ച് അനുഗ്രഹിച്ചിരിക്കുന്നു, അത് ആദ്യജാതനായ പുത്രന്റെ മേൽ വെക്കേണ്ടിയിരുന്നു. അപ്പോൾ യാക്കോബ് പറഞ്ഞു, എനിക്കറിയാം മകനെ, എന്നാൽ ദൈവം എന്റെ കൈകൾ അവരുടെ മേൽ പിണച്ചു വെച്ചിരിക്കുന്നു.
എന്തുകൊണ്ടാണ് ഇസ്രായേലിന്റെ മണവാട്ടിയാകുന്നതിനുള്ള അവകാശമുണ്ടായിരുന്നു. എന്നാൽ അവർ തങ്ങളുടെ ജ്യേഷ്ഠാവകാശം തള്ളിക്കളയുകയും വിറ്റുകളയുകയും ചെയ്തിട്ട് അത് ആദ്യജാതനായ ഇസ്രായേലിൽ നിന്നും അന്യജാതിയിലേക്ക് പോയി. ഈ അനുഗ്രഹങ്ങൾ അവിടെ നിന്നും കുരിശു വഴിയായി അന്യജാതിയുടെ അടുക്കൽ എത്തിയിരിക്കുന്നു. എന്നാൽ ശ്രദ്ധിക്കുക, അതിനുശേഷം യോസഫ് തന്റെ മണവാട്ടിയെടുത്തതായി നാം കാണുന്നു. എന്നാൽ അവന്റെ സഹോദരന്മാർ ധാന്യം വാങ്ങുന്നതിനായി വന്നപ്പോൾ, ഓ ഇത് അത്രയും മനോഹരമായ ഒരു ചിത്രമാകുന്നു, ഞാൻ മുദ്രയിൽ നിന്ന് മാറിയായിരിക്കുന്നു, എന്നാൽ എനിക്കിത് പറയേണ്ടിയിരിക്കുന്നു, കാരണം നിങ്ങൾക്കിതിന്റെ ഒരു നല്ല ചിത്രീകരണം ലഭിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശ്രദ്ധിക്കുക, അവർ ധാന്യം വാങ്ങാൻ വന്നപ്പോൾ അവിടെ എത്തിയപ്പോൾ നിങ്ങൾക്കറിയാമോ, യോസഫ് അവരെ ഉടനെ തന്നെ തിരിച്ചറിഞ്ഞു. യോസഫ് സമൃദ്ധിയുടെ പുത്രനായിരുന്നു. അവൻ എവിടെ പോയിരുന്നാലും അതൊരു കാര്യമായിരുന്നില്ല, അതെല്ലായ്പ്പോഴും അവിടെ സമൃദ്ധി ഉണ്ടാക്കുമായിരുന്നു. അവൻ വീണ്ടും ഭൂമിയിൽ വരുന്നതുവരെ നിങ്ങൾ കാത്തിരിക്കൂ. നമ്മുടെ യോസഫ് വരുന്നതുവരെ കാത്തിരിക്കുക. അപ്പോൾ മരുഭൂമി മലർവാടി പോലെ പുഷ്പിക്കും. നീതിസൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടെ ഉദിക്കും. ഓ, അരിസോണയ്ക്ക് ചുറ്റുമുള്ള കള്ളിമുൾ ചെടികളെല്ലാം മനോഹരമായ വൃക്ഷങ്ങളായി മാറും. അത് മനോഹരമായിരിക്കും. ശ്രദ്ധിക്കുക, ഇവിടെ ഇതാ അവൻ വരുന്നു. അവൻ ഒരു ചെറിയ സൂത്രം അവരുടെ മേൽ പ്രയോഗിച്ചു. എന്റെ പിതാവ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നറിയുന്നതിനായി അവരെ തിരിച്ചയച്ചു. നോക്കൂ, ആ കുട്ടിയുടെ പിതാവ് ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് അവൻ അറിയാൻ ആഗ്രഹിച്ചിരുന്നു. അതെ, ജീവിച്ചിരിക്കുന്നു എന്നവർ പറഞ്ഞു. അതവന്റെ സഹോദരനായിരുന്നു എന്നവൻ അറിഞ്ഞിരുന്നു. എന്നാൽ തന്റെ സഹോദരന്മാർക്ക് അവനെ തന്നെ വെളിപ്പെടുത്താൻ തയ്യാറായപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചുവോ? അവൻ തന്റെ അനുജനായ ബെന്യാമിനെ തിരിച്ചറിഞ്ഞു. അവൻ പോയ ശേഷമാണ് ബെന്യാമിൻ ജനിച്ചിരുന്നത്. അത് യഹൂദന്മാരായ 144,000 പേരെ പ്രതിനിധീകരിക്കുന്നു. അത് അവൻ പോയിക്കഴിഞ്ഞതിനു ശേഷം ഇവിടെ ഒരുമിച്ച് കൂടുന്നവരാണ്. അവർ തിരികെ വന്നപ്പോൾ അവൻ ബെന്യാമിനെ നോക്കുകയും അവന്റെ ഹൃദയം തകരാൻ പോകുന്നതുപോലെയായി. ഓർക്കുക, അവൻ എബ്രായ ഭാഷ സംസാരിക്കാൻ കഴിയുമെന്ന് അവർക്കറിയില്ലായിരുന്നു. അവനൊരു വ്യാഖ്യാതാവിനെ എടുത്തിരുന്നു. അവനൊരു മിസ്രീമിയനെ പോലെ അവരുടെ മുമ്പിൽ അഭിനയിച്ചിരുന്നു. അതിനുശേഷം അത് വെളിപ്പെടുത്തപ്പെട്ടപ്പോൾ അവൻ സ്വയം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുകയും ബെന്യാമിനെ തന്നെ നോക്കുകയും ചെയ്തിരുന്നു. ഓർക്കുക, അവൻ തന്റെ ഭാര്യ അവിടെ നിന്നും അയച്ചു കളഞ്ഞു. തന്റെ സഹോദരന്മാർക്ക് അവനെ തന്നെ വെളിപ്പെടുത്തിയപ്പോൾ അവൾ കൊട്ടാരത്തിലായിരുന്നു. അന്യജാതിയായി മണവാട്ടി അവന്റെ ഭാര്യയായിരുന്നു. യേശു തന്റെ സ്വന്തം ജനങ്ങളാൽ തള്ളിക്കളയപ്പെട്ട ശേഷം അവൻ അന്യജാതിയായ ഒരു മണവാട്ടിയെടുത്തു. അവളെ അവൻ ഇവിടെ നിന്നും തന്റെ പിതാവിന്റെ മഹിമയിലുള്ള കൊട്ടാരത്തിലേക്ക് കല്യാണ വിരുന്നിനായി കൊണ്ടുപോകും. അവിടെ നിന്നും തന്റെ സഹോദരന്മാരായ 144,000 പേർക്ക് അവനെ തന്നെ സ്വയം വെളിപ്പെടുത്തുന്നതിനു വേണ്ടി കടന്നുവരും. അവിടെ ഇതാ അവൻ നിൽക്കുന്നു. ഓർക്കുക, ഈ പ്രതിരൂപത്തെ പൂർണ്ണമായി നോക്കുക. അവൻ അവിടെ തിരികെ എത്തിയപ്പോൾ അവരെ നോക്കിക്കൊണ്ട് അവൻ അവരെ വീക്ഷിക്കുവാൻ തുടങ്ങി. അപ്പോൾ അവർ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങിയിട്ട് പറഞ്ഞു, റൂബേൻ, നിനക്കറിയാമോ, നാം ചെയ്തതിന് കൂലി നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നു. നോക്കൂ, കാരണം നാം എന്താണ് ചെയ്തതെന്ന് നിനക്കറിയാമല്ലോ. നാം അവനെ ഇതുപോലൊരു അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നു. നമ്മുടെ സഹോദരനെ നാം വിറ്റുകളഞ്ഞുകൂടായിരുന്നു. അപ്പോൾ അവിടെ നിന്നിരുന്നത് അവരുടെ സഹോദരനായിരുന്നു, ആ മഹാനായ രാജകുമാരൻ. അവർക്കതറിയില്ലായിരുന്നു. ആ കാരണത്താൽ ഇസ്രായേലിന് അവനെ ഇന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതറിയുന്നതിനുള്ള നാഴിക ഇതുവരെയും ആയിട്ടില്ല. അതിനുശേഷം യോസഫിന് എബ്രായ ഭാഷ മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് അവർ വിചാരിച്ചിരുന്നു. എന്നാൽ അവൻ അവർ പറയുന്നത് ശ്രദ്ധിക്കുകയായിരുന്നു. അവർ പറഞ്ഞു, ഇപ്പോൾ ആ ചെയ്തതിനു വേണ്ടി നാം അകത്തായിരിക്കുന്നു. യോസഫ് അവരെ നോക്കിയിട്ട് അവൻ ഇനിയും നിയന്ത്രിക്കുവാൻ കഴിയാതെയായി. ഇപ്പോൾ ഓർക്കുക, അവന്റെ ഭാര്യയും മക്കളും ആ സമയത്ത് കൊട്ടാരത്തിലായിരുന്നു. വിശുദ്ധന്മാർ അവന്റെ സന്നിധിയിൽ നിന്ന് പോയി കഴിഞ്ഞിരിക്കും. അവൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ സഹോദരനായി യോസഫ് ആകുന്നു. എന്നിട്ട് അവൻ ഓടിച്ചെന്ന് ബെന്യാമിനെ തന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് കരയുവാൻ തുടങ്ങി. നോക്കൂ, അങ്ങനെ അവനെ തന്നെ അവൻ വെളിപ്പെടുത്തി. അപ്പോൾ അവർ പറഞ്ഞു, നാം അവനെ വിറ്റുകളഞ്ഞതുകൊണ്ടാണ് ഇതെല്ലാം നമ്മുടെ മേൽ വന്നിരിക്കുന്നത്. നാം തന്നെ അവനെ വിറ്റുകളഞ്ഞു. നാം തന്നെ അവനെ കൊല്ലുവാൻ ശ്രമിച്ചു. അതുകൊണ്ട് ഇപ്പോൾ അവൻ നമ്മെ കൊന്നുകളയും എന്ന് നാം അറിയുന്നു. അവൻ പറഞ്ഞു, നിങ്ങൾ അന്യോന്യം കോപിക്കരുത്. ജീവരക്ഷയ്ക്കായി മാത്രം നിങ്ങൾ അത് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പായി ഇവിടെ അയച്ചതാകുന്നു. അങ്ങനെ അവൻ വെളിപ്പെടുത്തിയപ്പോൾ വേദപുസ്തകം പറയുന്നു, നാം അതിൽ കൂടി കടന്നിരിക്കുന്നു. അങ്ങനെ അവന്റെ ഇന്നത്തെ ബെന്യാമീനായ യഹൂദന്മാരുടെ ശേഷിക്കപ്പെട്ട കൂട്ടമായ 144,000 പേർക്ക് അവൻ സ്വയം വെളിപ്പെടുത്തിയപ്പോൾ അവർ അവനോട് ചോദിക്കും, നിന്റെ കയ്യിൽ കാണുന്ന ഈ മുറുപാടുകൾ എന്താണ്? ഇതെങ്ങനെ നിന്റെ കയ്യിൽ വന്നു? അപ്പോൾ അവൻ പറയും, ഓ, എന്നെ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വെച്ച് എനിക്ക് അടികൊണ്ടതാകുന്നു. ഹോ, അപ്പോൾ അവർ അവരുടെ മശിഹായെ കൊന്നതിനെ കുറിച്ച് മനസ്സിലാക്കും. എന്നാൽ അവൻ അവരോട് എന്തു പറയും? യോസഫ് പറഞ്ഞതുപോലെ തന്നെ ജീവരക്ഷയ്ക്കായിട്ട് നിങ്ങൾ ഇത് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ അന്യോന്യം കോപിക്കേണ്ട. എന്തുകൊണ്ടാണെന്നാൽ യഹൂദന്മാരോട് കണ്ണുമൂടിക്കെട്ടിയായി ഈ സൂത്രം ചെയ്തില്ലായിരുന്നുവെങ്കിൽ അന്യജാതികളെ രക്ഷയിലേക്ക് കൊണ്ടുവരാൻ കഴിയുകയില്ലായിരുന്നു. അതുകൊണ്ട് അവരോട് ചെയ്ത ഈ കാര്യങ്ങളിൽ കൂടി അവൻ സഭയുടെ ജീവനെ രക്ഷിച്ചു. അതുകൊണ്ട് അവിടെയാണ് നിങ്ങൾ. ആ കാരണത്താൽ ഇന്ന് അവർക്കിത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ആ നാഴിക ഇതുവരെ ആയിട്ടില്ല. അതുപോലെ ഈ കാര്യങ്ങളെ നമുക്കും ആ നാഴിക വരുന്നതുവരെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഓ ദൈവമേ, വെളിപാട് പുസ്തകത്തിലെ 7 ഇടിനാദങ്ങൾ മണവാട്ടിയ മഹത്തായ രൂപാന്തരത്തിന്റെ വിശ്വാസത്തിനു വേണ്ടി എങ്ങനെ ഒരുക്കപ്പെടണമെന്ന് കാണിച്ചു തരുന്നതിനിടയാകട്ടെ. ഇപ്പോൾ നമുക്ക് വേഗത്തിൽ മുമ്പോട്ട് പോകാം. എന്തുകൊണ്ടാണെന്നാൽ 15-20 മിനിറ്റ് നേരം കൂടിയേ നമുക്ക് അവശേഷിക്കുന്നുള്ളൂ. ഇപ്പോൾ ഈ വെള്ളക്കുതിര എന്താണ് അർത്ഥമാക്കുന്നത്? ഞാനിത് വായിക്കട്ടെ. ഞാൻ എന്റെ വിഷയത്തിൽ നിന്നും വളരെ ദൂരത്തായി കഴിഞ്ഞിരിക്കുന്നു. അതിനായി എന്നോട് ക്ഷമിക്കണം. അതുകൊണ്ട് ഞാൻ ഈ വാക്യങ്ങൾ രണ്ടും വീണ്ടും വായിക്കുകയാണ്. കുഞ്ഞാട് മുദ്രകളിലൊന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന് 4 ജീവികളിലൊന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാനൊരു വെള്ളക്കുതിരയെ കണ്ടു. നാം ഇപ്പോൾ 2 വാക്യം വായിക്കുകയാണ്. അപ്പോൾ ഞാനൊരു വെള്ളക്കുതിരയെ കണ്ടു, അതിന്മേൽ ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. അവനൊരു കിരീടവും ലഭിച്ചു. അതുവരെ അവന് അത് ലഭിച്ചിരുന്നില്ല. അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. അതിനെക്കുറിച്ച് അത്രയുമാണുള്ളത്. അത് മുദ്രയാകുന്നു. ഇപ്പോൾ നമുക്കതിന്റെ അടയാളങ്ങൾ കണ്ടുപിടിക്കാം. ഇടിനാദം എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നാം കണ്ടിരിക്കുന്നു. അത് ശരിക്കും എന്താണെന്ന് നമുക്കറിയാം. നോക്കൂ, മുദ്ര പൊട്ടിച്ചപ്പോൾ ഉണ്ടായ ഇടിനാദം ദൈവത്തിന്റെ ശബ്ദമായിരുന്നു. ഇപ്പോൾ ഈ വെള്ളക്കുതിര എന്താണ് അർത്ഥമാക്കുന്നത്? ഇവിടെയാണ് അതിന്റെ വെളിപാട് വരുന്നത്. ഞാനിവിടെ നിൽക്കുന്നത് ഉറപ്പായിരിക്കുന്നത് പോലെ ഇത് വചനമാണെന്ന് അറിഞ്ഞുകൊണ്ട് ഈ കാര്യത്തെക്കുറിച്ച് എനിക്ക് അത്രയും ഉറപ്പാകുന്നു. ഈ കാര്യത്തെക്കുറിച്ച് എനിക്ക് കണ്ടുകിട്ടാൻ കഴിഞ്ഞ സകല പുസ്തകങ്ങളും ഞാൻ വായിച്ചു കഴിഞ്ഞിരുന്നു. അവസാനമായിട്ട് ഞാൻ ഇതിൽ കൂടെ കടന്ന് ഇത് പഠിപ്പിക്കുവാൻ ശ്രമിച്ചത് ഏകദേശം 30 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. ആറോ എന്നോട് പറഞ്ഞു, അഡ്വന്റിസ്റ്റ് സഭക്കാർക്ക് ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് മറ്റുള്ള സഭക്കാരെക്കാൾ കൂടുതൽ വെളിച്ചം ലഭിച്ചിട്ടുള്ളവരാണ്. അതിനാൽ ഞാൻ അവരുടെ നല്ല കുറച്ച് പുസ്തകങ്ങളും കണ്ടെത്തിയിട്ട് അത് വായിച്ചിരുന്നു. എന്റെ പക്കൽ സ്മിത്ത് എഴുതിയ ദാനിയലിന്റെയും വെളിപാടിന്റെയും പുസ്തകമുണ്ട്. അദ്ദേഹം അതിൽ വെള്ളനിറത്തോടുകൂടി പുറപ്പെട്ടു പോയിരിക്കുന്ന ഈ വെള്ളക്കുതിരെ ഒരു വിജേതാവായിട്ടാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അഡ്വന്റിസ്റ്റ് സഹോദരന്മാരായ വളരെ പേർക്കും കൂടാതെ മറ്റുള്ളവരായി ഇവിടെയുള്ള പലർക്കും ഈ പുസ്തകത്തിൽ അത് എഴുതിയിരിക്കുന്നതിനെ കുറിച്ച് അറിയാം. ഞാൻ മറ്റ് രണ്ടോ മൂന്നോ പുസ്തകങ്ങൾ കൂടി വായിച്ചിരുന്നു, എനിക്കത് ഓർക്കാൻ കഴിയുന്നില്ല. രണ്ട് പുസ്തകങ്ങൾ കൂടി ഞാൻ വായിച്ചിരുന്നു. ആ രണ്ടെഴുത്തുകാരും ഇത് ശരിയാണെന്ന് യോജിപ്പുള്ളവരാകുന്നു. അവരെല്ലാം നല്ല ഉപദേഷ്ടാക്കളാകുന്നു. കൂടാതെ ഏറ്റവും നല്ല വെളിപാടുള്ളവരായ ഏറ്റവും നല്ല ഉപദേഷ്ടാക്കളായി കരുതപ്പെടുന്നവരാണ്. അതുകൊണ്ട് ഞാൻ ഓർത്തുകൊള്ളാം. എനിക്കത് അറിയാൻ കഴിയില്ലെങ്കിൽ അവർ പറഞ്ഞത് തന്നെ പറഞ്ഞതുകൊണ്ട് ആ രീതിയിൽ തന്നെ ഇത് പഠിപ്പിക്കാൻ ശ്രമിക്കാം. അവർ വളരെ നല്ലതായ ഒരു വിവരണം അത് വാസ്തവമായും എന്താണെന്ന് അർത്ഥമാക്കുന്നത് നൽകിയിട്ടുണ്ട്. കൂടാതെ അവർ പറയുന്നു, ഇവിടെ ഇതാ വെള്ളക്കുതിരെ കാണുന്നു. വെള്ളക്കുതിരെ എന്നത് അധികാരത്തെ കാണിക്കുന്നു. ഒരു അധികാരം ചുമത്തുന്നവനാകുന്നു. ഈ വെള്ളക്കുതിര പുറത്തിരിക്കുന്ന മനുഷ്യൻ പരിശുദ്ധാത്മാവാകുന്നു. അത് ആദ്യ സഭാകാല യുഗത്തിൽ ദൈവരാജ്യത്തിനു വേണ്ടി ആ യുഗത്തെ പിടിച്ചടക്കാൻ പുറപ്പെട്ടു പോകുന്നതാണ്. അവന്റെ കയ്യിലുള്ള വില്ല് കാമദേവനെ പോലെ അതിനെ അർത്ഥമാക്കുന്നു. അതുകൊണ്ട് അവൻ ദൈവത്തിന്റെ സ്നേഹമായ സ്നേഹത്തിന്റെ അമ്പുകൾ ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എയ്തുകൊണ്ട് പിടിച്ചടക്കുകയാണ്. ഇപ്പോൾ ഇത് കേൾവിക്ക് വളരെ നല്ലതായ ഒരു കാര്യമാകുന്നു. എന്നാൽ അതിന്റെ സത്യം അതാകുന്നില്ല. ഇല്ല ശ്രീമാൻ, അതെ, അതാകുന്നില്ല. വെള്ളനിറം നീതി അർത്ഥമാക്കുന്നു എന്നുള്ളത് ശരിയാണ്. നാം അത് മനസ്സിലാക്കുന്നു. വെള്ളനിറം നീതി അർത്ഥമാക്കുന്നു. ഉപദേഷ്ടാക്കൾ അത് പഠിപ്പിച്ചിരിക്കുന്നു. അതായത് പരിശുദ്ധാത്മാവ് ഒന്നാം സഭായുഗത്തെ പിടിച്ചടക്കിയായിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവിനാൽ ലഭിച്ചിരിക്കുന്ന എന്റെ വെളിപാട് അപ്രകാരമാകുന്നില്ല. പരിശുദ്ധാത്മാവിനാലുള്ള എന്റെ വെളിപാട് ഇപ്രകാരമാകുന്നു. ക്രിസ്തുവും പരിശുദ്ധാത്മാവും ഒരേ വ്യക്തി തന്നെയാകുന്നു. എന്നാൽ ഒരു വ്യത്യസ്ത രൂപമാകുന്നു എന്ന് മാത്രം. അതുകൊണ്ട് കുഞ്ഞാടാകുന്ന ക്രിസ്തു നിൽക്കുന്നു. അവൻ കുഞ്ഞാടാകുന്നു എന്ന് നമുക്കറിയാം. അവൻ തന്റെ കയ്യിൽ പുസ്തകവും പിടിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുന്നു. അവിടെ വെള്ളക്കുതിരയുടെ പുറത്ത് ഒരുവൻ കയറി പുറപ്പെടുന്നു. നോക്കൂ, അതുകൊണ്ട് ഇത് പരിശുദ്ധാത്മാവാകുന്നില്ല. ഇപ്പോൾ ഇത് അന്ത്യകാലത്ത് വെളിപ്പെടുത്തപ്പെടേണ്ട രഹസ്യങ്ങളിലൊന്നാകുന്നു. അതായത് ക്രിസ്തു എപ്രകാരം മൂന്ന് വ്യക്തികളായിട്ട് ഏകനാകുന്നു. ഇത് മൂന്ന് വ്യത്യസ്തരായ വ്യക്തികളല്ല. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് മൂന്ന് ദൈവങ്ങളാകുന്നു എന്ന് തൃതീയക്കാർ നമ്മോട് പറയാൻ ശ്രമിക്കുന്ന പോലെ ഇതാകുന്നില്ല. ഇത് ഒരേ വ്യക്തിയുടെ തന്നെ മൂന്ന് വെളിപ്പെടുത്തലുകളാകുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്കതിനെ മൂന്ന് കാര്യാലയങ്ങൾ എന്ന് വിളിക്കാൻ കഴിഞ്ഞിരിക്കും. നിങ്ങൾ ദൈവവേലക്കാരോട് സംസാരിക്കുമ്പോൾ കാര്യാലയം എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല. കാരണം ഞാൻ ടേപ്പിലാകുന്നുവെന്ന് ചിന്തിക്കുന്നതിനിടയായിരിക്കുന്നു. അത് നന്നായിരിക്കുന്നു. കാരണം ഞാൻ എന്റെ കാര്യാലയത്തോട് ചോദിക്കും, അവൻ നിങ്ങൾക്ക് വേണ്ടി വേറൊരു കാര്യാലയത്തെ അയച്ചു തരും എന്ന് ക്രിസ്തുവിന് പറയാൻ കഴിയില്ലല്ലോ. നമുക്കതറിയാം. എന്നാൽ നിങ്ങളത് പറയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇത് ഒരേ ഒരു ദൈവത്തിന്റെ മൂന്ന് വിശേഷ ഗുണങ്ങളാകുന്നു. മനസ്സിലായോ? ഇത് മൂന്ന് ദൈവങ്ങളല്ല, ഇത് ഒരേ ഒരു ദൈവത്തിന്റെ മൂന്ന് വിശേഷ ഗുണങ്ങളാകുന്നു. അതുകൊണ്ട് ക്രിസ്തുവിനെ പ്രകാരം അവിടെ ആയിരിക്കാനും വെള്ളക്കുതിരമേൽക്കാരി പിടിച്ചടക്കുവാനും തന്റെ കയ്യിലൊരു പുസ്തകം പിടിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുവാനും കഴിയും. അതങ്ങനെയാകുന്നില്ല. അത് ക്രിസ്തു ആകുന്നില്ല. ഇപ്പോൾ ശ്രദ്ധിക്കുക, പരിശുദ്ധാത്മാവ് വെളിപാടിലും ക്രിസ്തുവും പരിശുദ്ധാത്മാവ് തന്നെ ക്രിസ്തു മറ്റൊരു രൂപത്തിലാകുന്നതാണ്. ശരി, ശ്രദ്ധിക്കുക, കുഞ്ഞാടാണ് പുസ്തകം തുറന്നത്. കുഞ്ഞാട് ക്രിസ്തുവാകുന്നു. അതിനുശേഷം ക്രിസ്തുവിനെ വെളിപാട് പുസ്തകം 19-ാം അധ്യായത്തിൽ ഒരു വെള്ളക്കുതിരപ്പുറത്ത് കയറി വരുന്നതുവരെ കാണുന്നതല്ലാതെ മറ്റൊരു സ്ഥാനത്തും കാണുന്നില്ല. നിങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ വെളിപാട് 19:11 നമുക്ക് തിരിക്കാം. നമ്മുടെ പക്കൽ ധാരാളം സമയമുണ്ടായിരിക്കെ നമുക്കത് എളുപ്പത്തിൽ വായിക്കാം. അതിനാൽ അതൊന്നുകൂടി നന്നായി വ്യക്തമാകുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. 19:11, 11-ാം വാക്യം തൊട്ട് തുടങ്ങി 16-ാം വാക്യത്തെയും ഉൾപ്പെടുത്തി നമുക്ക് വായിക്കാം. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. ഇത് ഭൂമിയിലല്ല, സ്വർഗത്തിലാകുന്നു. അതിന്മേലിരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന് പേർ. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അവന്റെ കണ്ണ് അഗ്നിജ്വാല, തലയിൽ അനേക രാജമുടികൾ. അവന്റെ കിരീടം നോക്കൂ, എഴുതിയിട്ടുള്ള ഒരു നാമം അവനുണ്ട്. അതവനല്ലാതെ ആർക്ക് പറഞ്ഞുകൂടാ? ഒരു നിമിഷം ഈ കാര്യത്തിലൊന്ന് നിൽക്കാൻ കഴിഞ്ഞാൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയായിരുന്നു. ഓ ദൈവമേ, എനിക്കൊരു നല്ല ആശയം ഇവിടെ കിട്ടിയിരിക്കുന്നു. എനിക്കതൊരു പക്ഷേ നിങ്ങൾ അനുവദിച്ചാൽ. നോക്കൂ, ആർക്കും ഇത് അറിഞ്ഞുകൂടാ. യഹോവ എന്നുള്ള നാമം ശരിയല്ലെന്നുള്ള കാര്യം നിങ്ങൾ എപ്പോഴെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? ആർക്കും അതറിയാം. ഡോക്ടർ വെയിൽ അത് സത്യമാണെന്ന് നിങ്ങൾക്കറിയാം. പരിഭാഷകർക്ക് ഒരിക്കലും അത് പരിഭാഷ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ അക്ഷരങ്ങൾ ചൊല്ലപ്പെട്ടിരുന്നത് ജെ യു എച്ച് വി, അതായത് ജെ വി എച്ച് യു എന്ന് ഞാൻ അർത്ഥമാക്കുന്നു. അത് യഹോവ എന്നാകുന്നില്ല, അവർക്കത് തൊടാൻ കഴിഞ്ഞിരുന്നില്ല, അതെന്താണെന്ന് അവർക്കറിയില്ലായിരുന്നു. അതിനെ യഹോവ എന്നവർ വിളിച്ചു, എന്നാൽ അത് അവന്റെ പേരായിരുന്നില്ല. ശ്രദ്ധിക്കുക, ഒരു ജയം പ്രാപിക്കുന്ന ഓരോ അവസരത്തിലും അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഒരു നാമം മാറ്റപ്പെടുന്നു. അബ്രഹാമിന്റെ ദിവസങ്ങളെ നോക്കുക, അവന്റെ പേരാദ്യം അബ്രഹാം എന്നായിരിക്കുകയും അത് അബ്രഹാം എന്ന് മാറ്റപ്പെടുന്നതുവരെയും അവൻ ആ കുട്ടി ജനിച്ചിരുന്നില്ല. അതുപോലെ സാറായിയെ സാറ എന്ന് പേര് മാറുന്നതുവരെ അവളുടെ ഗർഭാശയം നിർജീവമായിരുന്നതല്ലാതെ മറ്റ്യാതൊന്നുമായിരുന്നില്ല. യാക്കോബ് എന്ന് വെച്ചാൽ തട്ടി വീഴ്ത്തുന്നവൻ, ചതിയൻ എന്നർത്ഥമാകുന്നു. അവൻ ചെയ്തു വന്നിരുന്നതും അത് തന്നെയായിരുന്നു. അവൻ ചെമ്മരിയാടിന്റെ തോൽ തന്റെ മേൽ ധരിച്ചുകൊണ്ട് പ്രവാചകനായ തന്റെ പിതാവിനെ ചതിച്ചുകൊണ്ട് ജ്യേഷ്ഠാവകാശം തട്ടിയെടുത്തു. മറ്റൊരു വട്ടം അവൻ അരിഞ്ഞിൽ വൃക്ഷത്തിന്റെ പച്ചക്കൊമ്പുകൾ എടുത്ത് വെള്ളവരയായി തോലുരിച്ച് ആടുകൾ വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലത്ത് വെക്കുകയും ആടുകൾ ആ കമ്പുകളെ കണ്ടുകൊണ്ട് ചനയേൽക്കുകയും മറവും വരയുമുള്ള ആടുകളെ സ്വന്തമാക്കുകയും ചെയ്തു. അവനൊരു ചതിയനല്ലാതെ മറ്റ്യാതൊന്നുമായിരുന്നില്ല. എന്നാൽ ഒരു രാത്രിയിൽ യാഥാർത്ഥ്യമായി എന്തോ ഒരു കാര്യമായി അവൻ പിടികൂടപ്പെട്ടു. അത് യാഥാർത്ഥ്യമായിരുന്നുവെന്ന് അവൻ അറിഞ്ഞിരുന്നു. അവൻ അതുമായി പിടിച്ചു നിൽക്കുകയും അവൻ ജയം പ്രാപിക്കുന്നവരെ അത് വിട്ടുകൊടുത്തില്ല. അങ്ങനെ അവന്റെ പേര് മാറ്റപ്പെടുകയും ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുകയും ചെയ്തു. അതിന്റെ അർത്ഥം ദൈവത്തിന്റെ രാജകുമാരൻ എന്നാകുന്നു. അത് ശരിയല്ലേ? എല്ലാ ജയം പ്രാപിക്കുന്നവർക്കുമാകുന്നു. ശിമോൻ ഒരു മീൻപിടുത്തക്കാരനായിരുന്നു. എന്നാൽ അവന്റെ വിശ്വാസം അത് യേശു ആണെന്ന് അറിയുന്നതിനിടയാകുകയും അവന്റെ പേരെന്താണെന്ന് അവനോടും അവന്റെ പിതാവിന്റെ പേരും എന്താണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് താൻ മസീഹാണെന്ന് യേശു അവനെ അറിയിച്ചപ്പോൾ അവൻ ജയം പ്രാപിച്ച് ശിമോൻ എന്ന പേരിൽ നിന്നും പത്രോസായി മാറ്റപ്പെട്ടു. ഷൌൽ ഒരു നല്ല പേരാകുന്നു. ഷൌൽ ഒരിക്കൽ ഇസ്രായേൽ ജനതയുടെ രാജാവായിരുന്നു. എന്നാൽ ഒരു അപ്പോസ്തലന് ഷൌൽ എന്ന പേര് യോജിച്ചിരുന്നില്ല. ഒരു രാജാവിനത് യോജിച്ചെന്നിരിക്കാം, എന്നാൽ ഒരു അപ്പോസ്തലന് അത് യോജിച്ചിരുന്നില്ല. അതുകൊണ്ട് യേശു അവന്റെ പേര് മാറ്റി. എന്തിൽ നിന്ന്? ഷൌൽ എന്നതിൽ നിന്ന് പൗലോസ് എന്ന് മാറ്റി. അതുപോലെ ഇടിമുഴക്കത്തിന്റെ മക്കളെയും തുടർച്ചയായുള്ളവരെയും നോക്കുക. യേശു, അവന്റെ ഈ ഭൂമിയിലെ പേര് വീണ്ടെടുപ്പുകാരൻ യേശു എന്നായിരുന്നു. അവൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവൻ വീണ്ടെടുപ്പുകാരനായിരുന്നു, അത് സത്യമാണ്. എന്നാൽ അവൻ മരണത്തെയും പാതാളത്തെയും ജയിച്ച് ഉയരത്തിലേക്ക് കയറിയപ്പോൾ അവനൊരു പുതിയ നാമം സ്വീകരിച്ചു. ആ കാരണത്താലാണ് നിങ്ങളവർ ചെയ്യുന്ന രീതിയിൽ അത് അറിയുന്നതിന് ആർത്ത് വിളിക്കുകയും അവർക്ക് യാതൊന്നും ലഭിക്കുന്നതുമില്ല. ഇത് ഇടിനാദങ്ങളിൽ വെളിപ്പെട്ടിരിക്കും. ഹാ, അതേ, നോക്കൂ. മർമ്മങ്ങളെ ശ്രദ്ധിക്കുക, അവൻ കുതിരപ്പുറത്ത് കയറി വരുന്നു. ഈ സഭയെ മാറ്റുന്നതിനായി എന്തെങ്കിലും ഒരു കാര്യമുണ്ടായിരിക്കണം. നിങ്ങൾക്കതറിയാം, എന്തെങ്കിലും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ശ്രദ്ധിക്കുക, അവനല്ലാതെ മറ്റാർക്കും അത് അറിഞ്ഞുകൂടാ. ഇപ്പോൾ ശ്രദ്ധിക്കുക, അവന് സ്വയമല്ലാതെ മറ്റാർക്കും അത് അറിഞ്ഞുകൂടാ. അവൻ രക്തം ധരിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. അവന് ദൈവവചനം എന്ന പേർ പറയുന്നു. ഹോ എന്റെ, ശ്രദ്ധിക്കുക, സ്വർഗത്തിലെ സൈന്യം നിർബലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ളക്കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു. ജാതികളെ വെട്ടുവാൻ അവന്റെ വായിൽ നിന്നും മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. അവൻ ഇരുമ്പുകോൾ കൊണ്ട് അവരെ മേയിക്കും. സർവശക്തിയുള്ള ദൈവത്തിന്റെ കോപവും ക്രോധവുമായ മദ്യത്തിന്റെ ചക്കവൻ മെതിക്കുന്നു. രാജാതിരാജാവും കർത്താതികർത്താവും എന്ന നാമം അവന്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരിക്കുന്നു. അവിടെ അതാ മസീഹ വരുന്നു. അവിടെയാകുന്നു അവൻ. ഇവിടെ ഈ കുതിരപ്പുറത്തിരിക്കുന്നവനായി നാം കണ്ടിരുന്ന ഈ വ്യക്തിയല്ല. അതിന്റെ വ്യത്യാസത്തെ ശ്രദ്ധിക്കുക. ഇവിടെ ഇതാ അവൻ തന്റെ കയ്യിൽ പുസ്തകവുമായി നിൽക്കുന്നു. വീണ്ടെടുപ്പിന്റെ ജോലി അവസാനിപ്പിച്ചിട്ട് അവൻ തന്റെ സ്ഥാനം ഇതുവരെയും എടുത്തിട്ടില്ല. അതുകൊണ്ട് ക്രിസ്തുവല്ല പരിശുദ്ധാത്മാവായിട്ട് പുറപ്പെട്ടു പോയിരിക്കുന്നത്. ഈ മഹാന്മാരായ മനുഷ്യരോട് വിയോജിക്കുകയല്ല. അല്ല ശ്രീമാൻ, ഞാനത് ചെയ്യുകയില്ല. ഞാനത് ചെയ്യാനും ആഗ്രഹിക്കുകയുമില്ല. എന്നാൽ ഇതിനെക്കുറിച്ചുള്ള എന്റെ വെളിപാട് ഇതാകുന്നു. നോക്കൂ, നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യസ്തമായി കിട്ടിയിട്ടുണ്ടെങ്കിൽ കൊള്ളാം, അത് ശരി തന്നെ. എന്നാൽ അത് എനിക്കുള്ളതുമായിട്ട് ശരിയാകുന്നില്ല. നിങ്ങൾ നോക്കൂ, ഞാനിത് ഈ രീതിയിൽ വിശ്വസിക്കുന്നു. നോക്കൂ, ഇപ്പോൾ അതെന്താകുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. മനസ്സിലായോ? കൂടാതെ ശ്രദ്ധിക്കുക, ആ സമയത്തിന് ശേഷം മുതൽ അവിടെ ക്രിസ്തുവിനെ പിന്നെ വേറെ എങ്ങും കാണുന്നില്ല. എന്നാൽ അവനൊരു വെള്ളക്കുതിരപ്പുറത്താകുന്നു. അതുകൊണ്ട് ഈ വ്യക്തി ഒരു വെള്ളക്കുതിരപ്പുറത്ത് കയറി സവാരി ചെയ്യുന്നെങ്കിൽ പിന്നെ അവൻ ക്രിസ്തുവിന്റെ ഒരു കപടവേഷധാരി മാത്രമാകുന്നു. നോക്കൂ, നിങ്ങൾക്കത് മനസ്സിലായോ? ശ്രദ്ധിക്കുക, വെള്ളക്കുതിരപ്പുറത്ത് കയറിപ്പോയവന് യാതൊരു നാമവുമില്ല. അവൻ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ തലപ്പേരുകൾ ഉപയോഗിച്ചെന്നിരിക്കാം. നോക്കൂ, എന്നാൽ അവന് യാതൊരു നാമവുമില്ല. എന്നാൽ ക്രിസ്തുവിനൊരു നാമമുണ്ട്. എന്താകുന്നു അത്? ദൈവത്തിന്റെ വചനം. അതാകുന്നു അത്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ജഡമായി. നോക്കൂ, ഈ സവാരിക്കാരന് യാതൊരു നാമവുമില്ല. എന്നാൽ ക്രിസ്തുവിന് ദൈവവചനം എന്ന് വിളിച്ചിരുന്നു. അവൻ എന്താകുന്നു അതാകുന്നു. അവൻ അപ്രകാരം വിളിക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ അവൻ ആർക്കും അറിഞ്ഞുകൂടാത്ത ഒരു നാമം ഉണ്ട്. എന്നാൽ അവൻ ദൈവവചനം എന്ന് വിളിക്കപ്പെടുന്നു. ഈ യാതൊരു പേരും വിളിച്ചിരുന്നില്ല മറ്റവനെ. എന്നാൽ അവൻ ഒരു വെള്ളക്കുതിരമേലായിരുന്നു. ഈ കുതിരസവാരിക്കാരന് അവന്റെ വില്ലിൽ യാതൊരു അമ്പുകളുമില്ല. നിങ്ങളിത് ശ്രദ്ധിച്ചിരുന്നു. അവന്റെ പക്കൽ ഒരു വില്ലുണ്ടായിരുന്നു. എന്നാൽ അതിൽ അമ്പുകൾ ഉള്ളതിനെ കുറിച്ച് യാതൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവൻ ഒരു പറ്റിക്കലുകാരനായിരിക്കണം. ശരിയല്ലേ? ഒരുപക്ഷെ അവന്റെ പക്കൽ ഒത്തിരി ഇടിയുണ്ടായിരിക്കാം. എന്നാൽ യാതൊരു മിന്നലുമില്ല. എന്നാൽ ക്രിസ്തുവിന്റെ പക്കൽ ഇടിയും മിന്നലും രണ്ടുമുള്ളതായി നാം കാണുന്നു. എന്തുകൊണ്ടാണെന്നാൽ അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ വായ്ത്തലയുള്ള ഒരു വാൾ പുറപ്പെടുന്നു. അവൻ അത് ഉപയോഗിച്ച് രാജ്യങ്ങളെ വെട്ടുന്നു. എന്നാൽ ഈ മനുഷ്യന് യാതൊന്നും വെട്ടാൻ കഴിയുന്നില്ല. നോക്കൂ, അവനൊരു കപടവേഷധാരിയുടെ ഭാഗമാണ് അഭിനയിക്കുന്നത്. അവനൊരു വെള്ളക്കുതിരപ്പുറത്ത് കയറി ജയിക്കുന്നതിനായി പുറപ്പെടുന്നു. ക്രിസ്തുവിന്റെ പക്കൽ ഒരു മൂർച്ചയുള്ള വാളുണ്ട്. ശ്രദ്ധിക്കുക, അതവന്റെ വായിൽ നിന്നുമാണ് വരുന്നത്. അത് ജീവിക്കുന്ന വചനമായിട്ട് തന്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്തപ്പെട്ട ദൈവവചനമാകുന്നു. അതവൻ മോശയോട് പറഞ്ഞതുപോലെയാകുന്നു. നീ ചെന്ന് നിന്റെ കയ്യിലുള്ള വടി നീട്ടിയിട്ട് നായ്ച്ചകൾ വരുവാനായി കൽപ്പിക്കുക. അപ്പോൾ അവിടെ എല്ലാം നായ്ച്ചകൾ കൊണ്ട് നിറഞ്ഞു. തീർച്ചയായും അവൻ എന്തൊക്കെ പറഞ്ഞുവോ ദൈവം അത് ചെയ്തു. അതതുപോലെ വന്നു സംഭവിച്ചു. അതവന്റെ ജീവിക്കുന്ന വചനമാകുന്നു. ദൈവവും അവന്റെ വചനവും ഒരേ വ്യക്തി തന്നെയാകുന്നു. ദൈവം വചനമാകുന്നു. അങ്ങനെയെങ്കിൽ ഈ ആദ്യ സഭാകാല യുഗത്തിൽ കാണപ്പെടുന്ന നിഗൂഢനായ കുതിരസവാരിക്കാരൻ പിന്നെ ആരാകുന്നു? അവൻ ആരാകുന്നു? നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാം. ആരാണ് ഈ നിഗൂഢമായ കുതിരസവാരിക്കാരൻ? ഒന്നാം സഭാകാലത്ത് നിന്ന് തുടങ്ങി നിത്യതയിലേക്ക് അവസാനം വരെ പുറപ്പെട്ടു പോകുന്നത്. രണ്ടാം മുദ്ര കടന്നുവന്ന് അതിന്റെ അവസാനം വരെ പോകുന്നു. മൂന്നാമത്തെ മുദ്രയും കടന്നുവന്ന് അതിന്റെ അവസാനം വരെ പുറപ്പെട്ടു പോകുന്നു. നാലും അഞ്ചും ആറും ഏഴും അവയെല്ലാം അവസാനത്ത് ഇവിടെ വന്ന് അവസാനിക്കുന്നു. അന്ത്യകാലത്ത് ഇത്രയും കാലം വരെ ഈ മർമ്മങ്ങളോടുകൂടെ ചുരുളാക്കപ്പെട്ടു വെച്ചിരുന്ന ഈ പുസ്തകം തുറക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ രഹസ്യങ്ങൾ പുറത്താകുകയും അതെന്താകുന്നു എന്ന് കാണപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ അത് ഒന്നാമത്തെ സഭായുഗത്തിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ടാണെന്നാൽ സഭ ഒന്നാമത്തെ സഭാകാലം ഇതുപോലൊരു സന്ദേശമാണ് സ്വീകരിച്ചിരുന്നത്. ഒരു വെള്ളക്കുതിര പുറത്തിരിക്കുന്നവൻ പുറപ്പെട്ടു. നോക്കൂ, അവൻ ആരാകുന്നു? അവൻ ജയിപ്പാൻ വലിയ ശക്തിയുള്ളവനാകുന്നു. തന്റെ ജയിക്കുന്ന ശക്തിയാൽ അവനൊരു വലിയ മനുഷ്യനാണ്. അവൻ ആരാകുന്നുവെന്ന് നിങ്ങളോട് പറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അവൻ എതിർ ക്രിസ്തുവാകുന്നു. കൃത്യമാകും, അവൻ അത് തന്നെയാകുന്നു. ഇപ്പോൾ അത് എന്തുകൊണ്ടാണെന്നാൽ നിങ്ങൾ നോക്കൂ, ഒരു എതിർ ക്രിസ്തുവാണെങ്കിൽ യേശു അതിനെക്കുറിച്ച് പറഞ്ഞു. അതായത് ഇത് രണ്ടും തമ്മിൽ അടുത്തായിട്ട് കഴിയുമെങ്കിൽ വൃതന്മാരെയും മണവാട്ടിയെയും തെറ്റിച്ചു കളയും. ഇത് എതിർ ക്രിസ്തുവാകുന്നു. ഇത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവാകുന്നു. ഓർക്കുക, സഭാകാല യുഗത്തിൽ നാം ഒന്നാമത്തെ സഭാകാല യുഗത്തെ തുടർന്ന് പഠിച്ചപ്പോൾ അവിടെ ആ സഭായുഗത്തിൽ അവർ ആരംഭിച്ച ഒരു പ്രത്യേക കാര്യത്തിന് പരിശുദ്ധാത്മാവ് എതിരായിരുന്നു. അതിനെ നിക്കോലാവിയരുടെ നടപ്പ് എന്ന് വിളിച്ചിരുന്നു. നിങ്ങൾ അത് ഓർക്കുന്നുണ്ടോ? നിക്കോ എന്ന് വെച്ചാൽ പിടിച്ചടക്ക എന്നും ലാവിയർ എന്ന് വെച്ചാൽ സഭയെന്നും അർത്ഥമാകുന്നു. നിക്കോലാവിയ എന്ന് വെച്ചാൽ സഭ പിടിച്ചടക്ക എന്നാകുന്നു. സഭയിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ എടുത്തിട്ട് അത് മൊത്തമായി ഒരു വിശുദ്ധ മനുഷ്യന് നൽകുക. അവൻ എല്ലാത്തിനും മേലെ തലവനായിരിക്കട്ടെ. നിങ്ങൾ അതിൽ കൂടെ കടന്നുപോയിരിക്കുന്നു. അത് നിക്കോലാവിയരുടെ നടപ്പാകുന്നു. ശ്രദ്ധിക്കുക, ആദ്യത്തെ സഭായുഗത്തിൽ നിക്കോലാവിയർ ഒരു പറച്ചിൽ മാത്രമായിരുന്നു. അടുത്ത സഭായുഗത്തിൽ അതൊരു ഉപദേശമായി തീർന്നു. മൂന്നാമത്തെ സഭായുഗത്തിൽ അതൊരു നിർബന്ധിത കാര്യമാകുകയും അവർക്ക് നിത്യാസമിതി ഉണ്ടാകുകയും ചെയ്തു. അപ്പോൾ മുതൽ അത് സഭയിലെ ഒരു ഉപദേശമായി തീർന്നു. അതുമൂലം ആദ്യമായി സംഭവിച്ച കാര്യം എന്തായിരുന്നു? അതിൽ നിന്നും ഒരു സംഘടന രൂപം കൊണ്ടു. ഇപ്പോൾ അത് ശരിയല്ലേ? ആദ്യത്തെ സഭാ സംഘടന വന്നത് എവിടെ നിന്നായിരുന്നു എന്ന് എന്നോട് പറയുക. അത് റോമൻ കത്തോലിക്ക സഭയാകുന്നു. വെളിപാട് പുസ്തകത്തിൽ അത് പറയുന്നില്ലെങ്കിൽ എന്നോട് പറയൂ. വെളിപാട് 17 അധ്യായത്തിൽ പറയുന്നു. അതായത് അവളൊരു മഹാവേശ്യയും അവളുടെ പുത്രിമാർ വേശ്യമാരുമായിരുന്നു. അതേ കാര്യം തന്നെ അവളോടൊപ്പം സംഘടനകളായി ചേർന്ന് വേശ്യമാരായി തീർന്നിരിക്കുന്നു. അവരുടെ വെറുപ്പിനെയും അവരുടെ ദുർനടപ്പിന്റെ അശുദ്ധിയെയും ഉപദേശമായും എടുത്തിരിക്കുന്നു. മാനുഷ്യകൽപ്പനകളായ ഉപദേശങ്ങളെ അവർ ഉപദേശിക്കുന്നു. ശ്രദ്ധിക്കുക, അവൻ ജയിപ്പാനായി പുറപ്പെട്ടു പോകുന്നത് നോക്കുക. അവനൊരു കിരീടമില്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. വെള്ളക്കുതിരപ്പുറത്ത് കയറിപ്പോയവനെ കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. നോക്കൂ, ഒരു വില്ലുണ്ട്, ഒരു കിരീടം അവന് പിന്നീട് നൽകപ്പെട്ടു. മനസ്സിലായോ? അവൻ പുറപ്പെട്ടപ്പോൾ അവന് കിരീടമില്ലായിരുന്നു. എന്നാൽ പിന്നീട് അവനൊരു കിരീടം നൽകപ്പെട്ടു. ശ്രദ്ധിക്കുക, പിന്നീട് ഒരു കിരീടം അവന് നൽകപ്പെട്ടു. അതെ, അവൻ മൂന്നായിരുന്നു. 3:1 അത് നിക്കാസമിതിയിൽ വെച്ച് 300 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു. അവൻ തുടങ്ങിയപ്പോൾ ജനങ്ങളുടെ ഇടയിൽ ഒരു സംഘടന രൂപീകരിക്കുന്നതിനായി ഒരു നിക്കോലയാവിയരുടെ ആത്മാവായി പുറപ്പെട്ടിരുന്നു. അതിനുശേഷം അത് തുടർന്ന് പോകാൻ തുടങ്ങിയും അങ്ങനെ അത് തുടർന്നിട്ട് ഒരു പറച്ചിലാകുകയും അതിനുശേഷം അതൊരു ഉപദേശമായി തീരുകയും ചെയ്തു. നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, ക്രിസ്തു അതിനെക്കുറിച്ച് 1 സഭായുഗത്തിൽ പറയുന്നു, എങ്കിലും നിക്കോലാവിയരുടെ നടപ്പ് നീ പകയ്ക്കുന്നു, ഇന്നൊരു നന്മ നിനക്കുണ്ട്, ഞാനും അത് പകയ്ക്കുന്നു. സഭയെ പിടിച്ചടക്കാൻ ശ്രമിക്കുകയും പരിശുദ്ധാത്മാവിനെ എടുത്ത് മാറ്റിയിട്ട് അതിനു പകരം ഒരു വിശുദ്ധ മനുഷ്യൻ മാത്രമായിരിക്കുകയും അവൻ എല്ലാ പാപങ്ങളെയും ക്ഷമിക്കാനും എല്ലാ കാര്യങ്ങളും ചെയ്യാനും കഴിയും. നാം അതിവിടെ വായിച്ചിരിക്കുകയും പൗലോസ് അതിനെക്കുറിച്ച് പറയുകയും ചെയ്തിരിക്കുന്നു. ആ സംഗതി ഈ അന്ത്യകാലത്ത് ദേവാലയത്തിൽ ഇരിക്കും. അന്ത്യകാലം വരെയും അവൻ വെളിപ്പെട്ടിരിക്കാൻ കഴിയുകയില്ല. അതിനുശേഷം ഇപ്പോൾ തടുക്കുന്നവൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അവിടെ നിന്ന് എടുത്തു മാറ്റുകയും അപ്പോൾ അവൻ സ്വയം വെളിപ്പെട്ട് വരികയും ചെയ്യും. ഇന്ന് അവൻ ഒരു വെള്ളക്കുതിരയുടെ കീഴിൽ വേഷം മാറിയിരിക്കുന്നു. വെള്ളക്കുതിരയിൽ നിന്നും എപ്രകാരം അവൻ വേഷം മാറുന്നു എന്നുള്ളത് കുറച്ചു നേരത്തിനുള്ളിൽ ശ്രദ്ധിക്കുക. അവൻ ഒരു വെള്ളക്കുതിരയായി മാത്രമല്ല, അവൻ അനേകം തലകളും കൊമ്പുകളുമായുള്ള ഒരു മൃഗമായി തീരുന്നു. നോക്കൂ നോക്കൂ, ഈ വെള്ളക്കുതിര ഇപ്പോൾ അവനൊരു ചതിയനാകുന്നു. ആ കാരണത്താലാണ് ജനങ്ങൾക്ക് ഇതുവരെയും അവനെ അറിയാൻ കഴിയാതിരുന്നത്. അവർ അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നു, എന്നാൽ ഇവിടെ ഇതാ ഇപ്പോൾ തിരുവെഴുത്ത് വഴിയായി ഇത് വെളിപ്പെടാൻ പോകുന്നു. ശ്രദ്ധിക്കുക, നിക്കോലാവിയരുടെ ഉപദേശം നോക്കൂ. ഈയെതിർ ക്രിസ്തു അവസാനമായി ഒരു മനുഷ്യനിൽ അവതാരമെടുക്കും, അപ്പോഴാണ് അവൻ കിരീടം ധരിക്കപ്പെടുന്നത്. അവന്റെ തുടക്കത്തിൽ അവനൊരു നിക്കോലാവിയരുടെ ആത്മാവായി സഭയിലായിരിക്കുന്നു. അവനൊരു ആത്മാവാകുന്നു. നിങ്ങൾക്കൊരാത്മാവിനെ കിരീടമണിയിക്കാൻ കഴിയില്ല. എന്നാൽ 300 വർഷങ്ങൾക്ക് ശേഷം അവർ ഒരു മാർപ്പാപ്പയാകുകയും അപ്പോൾ അവർ അവനെ കിരീടം ധരിപ്പിക്കുകയും ചെയ്തു. അവന്റെ തുടക്കത്തിൽ അവനൊരു കിരീടമില്ലായിരുന്നു, എന്നാൽ പിന്നീട് അവനൊരു കിരീടം ലഭിച്ചു. നോക്കൂ, അത് ആത്മാവ് മനുഷ്യനായി അവതരിച്ചപ്പോഴാകുന്നു. അവനൊരു മനുഷ്യനായി തീർന്നു. നിക്കോലാവിയരുടെ ഉപദേശം ഒരു മനുഷ്യനായി തീർന്നു. അതിനുശേഷം അവർക്കവനെ കിരീടം ധരിപ്പിക്കാൻ കഴിഞ്ഞു. അവനൊരു ഉപദേശമായിരുന്നിടത്തോളം അവർക്കവനെ അതിന് കഴിഞ്ഞിരുന്നില്ല. സ്തോത്രം. ശ്രദ്ധിക്കുക, നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യെ അവതരിക്കുമ്പോൾ, അതായത് പരിശുദ്ധാത്മാവിന്റെ രൂപത്തിൽ നമ്മുടെ മധ്യെ ഉള്ളവൻ യേശു ക്രിസ്തു എന്ന വ്യക്തിയിൽ അവതരിക്കുമ്പോൾ, നാം അവനെ രാജാതി രാജാവായി കിരീടം ധരിപ്പിക്കും. അത് ശരിയാണ്. ഇപ്പോൾ ഓർക്കുക, ക്രിസ്തു തന്റെ സിംഹാസനത്തിൽ വരാൻ പോകുന്ന സമയത്ത് തന്നെ എതിർ ക്രിസ്തുവായി യൂദാസും സിംഹാസനത്തിലെത്തുന്നു. ക്രിസ്തു ഈ ലോകം വിട്ടുപോയ സമയത്ത് തന്നെ യൂദാസ് ഈ ലോകം വിട്ടുപോയി. പരിശുദ്ധാത്മാവ് തിരികെ എത്താറാകുന്ന സമയത്ത് തന്നെ എതിർ ക്രിസ്തുവും തിരികെ എത്തുന്നു. നിങ്ങൾക്കറിയാമോ, യോഹന്നാൻ ഇവിടെ പറയുന്നു, കുഞ്ഞുങ്ങളെ, എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് ഇപ്പോഴേ അനുസരണക്കേടിന്റെ മക്കളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നത് നിങ്ങൾ അറിയാതിരിക്കരുത്. എതിർ ക്രിസ്തു അന്ന് അവിടെ ഉണ്ടായിരുന്നിട്ട് സഭയെ സംഘടനയാക്കി തീർക്കാൻ നിക്കോലാവിയരുടെ ആത്മാവിന്റെ രൂപത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഞാൻ അക്കാര്യത്തെ എതിർത്തിരുന്നതിൽ യാതൊരു അത്ഭുതവുമില്ല. നോക്കൂ, മനസ്സിലായോ? അവിടെയാണ് നിങ്ങൾ. ഇത് ഞാനായിരുന്നില്ല, ഇത് എന്തോ എന്നിൽ ഉണ്ടായിരുന്നതാണ്. അതാണ് കാര്യം. അത് പുറത്തു വന്നിരിക്കുന്നു. നിങ്ങളിത് മനസ്സിലാക്കുന്നുണ്ടോ? ഞാനതിന് ചുറ്റുമായി അതിന്റെ വശത്തായിരുന്നു. ഇപ്പോൾ ഇതുവരെയും എനിക്കത് കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ അതിപ്പോൾ ഞാൻ അറിയുന്നു. ഇതാ അതിവിടെയാകുന്നു. ആ നിക്കോലാവിയരുടെ ആത്മാവിനെ ദൈവം വെറുക്കുന്നു. ഇപ്പോൾ ആത്മാവ് ഒരു മനുഷ്യനിൽ അവതരിച്ചിട്ട് അവർ അതിനെ കിരീടം ധരിപ്പിച്ചിരിക്കുന്നു. അതിപ്പോൾ തന്നെ അവിടെയായിട്ട് അവർ അതുമായിട്ട് എന്ത് ചെയ്യുമെന്ന് വേദപുസ്തകം പറഞ്ഞിരിക്കുന്നു. അതവിടെയായിരിക്കുന്നു. അത് സമ്പൂർണമായിരിക്കുന്നു. ഓ എന്റെ അവതാരം, അവനൊരു മനുഷ്യനായിട്ട് അവർ അവനെ കിരീടമണിയിച്ചിരിക്കുന്നു. വായിച്ചു നോക്കുക, അല്ലെങ്കിൽ അവൻ എപ്രകാരം സഭയുടെ രാജ്യത്വം കൈയടക്കുമെന്ന് ദാനിയൽ പറഞ്ഞിരിക്കുന്നത് വായിച്ചു നോക്കുന്നതാണ് നല്ലത്. നിങ്ങളിത് വായിച്ചു കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മുടെ പക്കൽ അതിനുവേണ്ടി സമയമുണ്ട്. അത് ശരിയല്ലേ? ശരി, ശ്രദ്ധിക്കുക. ഒരു നിമിഷത്തേക്ക് നമുക്ക് ദാനിയലിന്റെ പുസ്തകത്തിലേക്ക് തിരികെ പോകാം. ദാനിയലിന്റെ പുസ്തകത്തിലേക്ക് തിരിച്ചിട്ട് ഒരു നിമിഷത്തേക്ക് നമുക്കത് വായിക്കാം. നാം കഴിയുന്നിടത്തോളം അടുത്ത 15 അല്ലെങ്കിൽ 30 മേലെ പോകാനിടയില്ല. ശരി, നമുക്ക് ദാനിയലിന്റെ 11 അതിന്റെ 21 വാക്യം എടുക്കാം. ഇവിടെ ഇതാ ദാനിയൽ, ഈ വ്യക്തി അതെങ്ങനെ കൈയടക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ദാനിയൽ ഇവിടെ പറയുന്നു. അവന് പകരം നിന്ദ്യനായ ഒരുത്തൻ എഴുന്നേൽക്കും. റോമരാജ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അവൻ രാജത്വത്തിന്റെ പദവി കൊടുപ്പാൻ വിചാരിച്ചിരുന്നില്ല. ഇപ്പോൾ ശ്രദ്ധിക്കുക, എങ്കിലും അവൻ സമാധാനകാലത്ത് വന്ന് ഉപായത്തോടെ രാജ്യത്വം കൈവശമാക്കും. ഇതാണ് ശരിക്കും സംഭവിച്ചിരിക്കുന്നത്. ഇത് തന്നെയാണ് എതിർ ക്രിസ്തു ചെയ്യുമെന്ന് ദാനിയൽ പറഞ്ഞിരിക്കുന്നത്. അവൻ ജനങ്ങളുടെ സ്ഥാനത്തോട് യോജിക്കും. അതെ, അത് ഈ ദിവസത്തെ അവരുടെ സഭകൾക്ക് വേണ്ടിയ അതേ വിഭവ പട്ടികയോട് യോജിക്കും. കാരണം ഈ സഭായുഗത്തിൽ അവർക്ക് ക്രിസ്തുവായ വചനത്തെ ആവശ്യമില്ല. എന്നാൽ അവർക്ക് വേണ്ടിയത് സഭയാണ്. ആദ്യത്തെ കാര്യം നിങ്ങൾ ഒരു ക്രിസ്ത്യാനിയാണോ എന്നവർ ചോദിക്കുകയില്ല. നിങ്ങൾ ഏത് സഭക്കാരനാണ്? എന്താണ് നിങ്ങളുടെ സഭ? അവർക്ക് വചനമായ ക്രിസ്തുവിനെ ആവശ്യമില്ല. നിങ്ങൾ ചെന്ന് അവരോട് വചനത്തെക്കുറിച്ചും എങ്ങനെ നേരെയാകണമെന്നും അവരോട് പറയുക. അവർക്കത് ആവശ്യമില്ല. അവർക്ക് തോന്നിയ രീതിയിൽ ജീവിച്ചിട്ട് അപ്പോഴും സഭയിലെ അംഗമായിക്കൊണ്ട് അവരുടെ സാക്ഷ്യം നേടിയെടുക്കുന്ന എന്തെങ്കിലുമെന്ന് അവർക്ക് ആവശ്യമായിരിക്കുന്നു. നോക്കൂ, മനസ്സിലായോ? അതുകൊണ്ട് അവൻ ശരിക്കും അതുപോലെ തന്നെ അവരുടെ ആവശ്യ വിഭവ പട്ടിക തയ്യാറാക്കുന്നു.
കൂടാതെ ഓർക്കുക, അവനെ അവസാനം വേദപുസ്തകത്തിൽ അവൾ എന്ന് വിളിക്കപ്പെടുകയും അവളൊരു വേശിയും അവൾക്ക് പുത്രിമാരും ഉണ്ടായിരുന്നു.
അങ്ങനെ ഈ ദിവസം അത് ജനങ്ങൾക്ക് ആവശ്യമായ വിവര പട്ടികയ്ക്ക് അനുയോജിച്ചതായി തീരുന്നു. അവിടെയാണ് നിങ്ങൾ. ദൈവം ഇത് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. വചനം തള്ളിക്കളയുമ്പോൾ പിന്നെ അവർ തങ്ങളുടെ സ്വന്തം ഇച്ഛയ്ക്കനുസരണമായി തിരിയും. നമുക്ക് തെസലോനിക്കയർ വീണ്ടും വായിക്കാം. ഒരു നിമിഷം നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതെ, നാം ഇത് കുറച്ചു നേരം മുമ്പ് വായിച്ചിരുന്നു. 2 തെസലോനിക്കയർ 2:9-11 ആകുന്നു.
അവർ അത് ചെയ്യുമെന്ന് അത് പറയുന്നു. അവർ സത്യത്തെ സ്നേഹിച്ചുകൊള്ളായികയാൽ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് ഭോഷ്ക് വിശ്വസിക്കുമാറ് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു.
ഇപ്പോൾ പരിശുദ്ധാത്മാവ് അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ സഭയുടെ ആഗ്രഹം അത് തന്നെയല്ലേ? നിങ്ങൾ ജനങ്ങളോട് ഇത് ചെയ്യണം, അത് ചെയ്യണം, മറ്റേത് ചെയ്യണം എന്ന് പറയാൻ ശ്രമിക്കുമ്പോൾ ഉടനെ തന്നെ അവർ നിങ്ങളോട് അവർ മെത്തഡിസ്റ്റ് ആണെന്നും പ്രസ്ബിറ്റേറിയൻ ആണെന്നും അല്ലെങ്കിൽ അങ്ങനെ എന്തെല്ലാമാണോ അതെല്ലാമാണെന്ന് നിങ്ങളെ അറിയിക്കാനിടയാക്കും. അവർ നിങ്ങളുടെ വഞ്ചിയിൽ തുഴയാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഉടനെ തന്നെ അറിയിക്കും. നോക്കൂ, തീർച്ചയായും ഇത് തന്നെ അവർക്ക് വേണ്ടിയിരിക്കുന്നു. ദൈവം പറഞ്ഞു അവർക്ക് അത് തന്നെ ആവശ്യമെങ്കിൽ അത് തന്നെ ലഭിക്കുവാൻ ഞാൻ ഇടയാക്കും. ഞാൻ യഥാർത്ഥത്തിൽ അത് തന്നെ സത്യമെന്ന് വിശ്വസിക്കുവാൻ തക്കവണ്ണം അവർക്ക് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കും.
വേദപുസ്തകം തന്നെ എന്താണ് ഇവിടെ പറയുന്നത് നോക്കുക. എൻഎസും എംബറസും മോശയെ എതിർത്ത് നിന്നതുപോലെ ഇവരും ഈ അന്ത്യകാലത്ത് സത്യത്തെ സംബന്ധിച്ച് കൊള്ളരുതാത്ത മനസ്സോടെ മറുത്തു നിൽക്കുന്നു. അവർ ദൈവത്തിന്റെ കൃപയെ തള്ളിക്കളഞ്ഞിട്ട് ഭോഗപ്രിയരായി ദൈവമായ കർത്താവിനെ ത്യജിച്ചു കളയുന്നു.
ഇപ്പോൾ ഇതെവിടെയായിരിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ നോക്കുക. കത്തോലിക്കർ മാത്രമല്ല, എന്നാൽ പ്രൊട്ടസ്റ്റന്റുമാകുന്നു. ഇതാ മുഴുവൻ കാര്യങ്ങളുമാകുന്നു. ഇത് ലോകം മുഴുവനുള്ള സംഘടനാ സഭകളുമാകുന്നു. അതാണ് ആ വെള്ളക്കുതിരപ്പുറത്ത് പുറപ്പെട്ടു പോയവൻ സഭയുടെ നീതി പ്രവർത്തികളുടെ മാർഗത്തിന് അടിയിലായി ഒരു വെള്ള നിറത്തോടുകൂടി പോയത്. നോക്കൂ, എന്നാൽ അത് എതിർ ക്രിസ്തുവാകുന്നു. അത് കാഴ്ചക്കൊരുപോലെ കാണപ്പെട്ടിരുന്നു. ഒരു കുതിരപ്പുറത്ത് ക്രിസ്തു ഒരു കുതിരപ്പുറത്ത് വരുന്നത് പോലെ തന്നെ. നോക്കൂ, ഓ എതിർ ക്രിസ്തു, അത്രയും അടുത്തായിട്ട് വൃതന്മാരെയും തെറ്റിച്ചു കളയും. അങ്ങനെ ഇതാ അവൻ ഇവിടെ ആയിരിക്കുന്നു. അവൻ ക്രിസ്തു വിരോധിയാകുന്നു. അവൻ ആദ്യത്തെ സഭാകാലഘട്ടത്തിലാണ് സവാരി ആരംഭിച്ചത്. ഇപ്പോൾ അവൻ ഓരോ കാലഘട്ടങ്ങളിൽ കൂടെ സഞ്ചരിച്ചു വരികയാണ്. അവനെ ശ്രദ്ധിക്കുക. നിങ്ങൾ ചോദിച്ചേക്കാം പിൻകാലത്ത് അപ്പോസ്തലന്മാരുടെ കാലത്തോ എന്ന്. അപ്പോൾ അവൻ നിക്കോലാവിയർ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. അടുത്ത സഭാകാലഘട്ടത്തിൽ അവൻ ഒരു സഭയിൽ ഒരു ഉപദേശമായി. ആദ്യം അവൻ വെറുമൊരു പറച്ചിൽ മാത്രമായിരുന്നു. അതിനുശേഷം അവൻ ഒരു ഉപദേശമായി തീർന്നു. യോഗ്യരും പ്രശസ്തരായ ജനങ്ങളും മോടിയുള്ള വസ്ത്രം ധരിച്ചവരും ഉന്നത വിദ്യാഭ്യാസമുള്ളവരും പരിഷ്കാരികളുമായ ജനങ്ങൾ ഈ കാര്യങ്ങൾ സഭയിൽ തുടർന്നു പോകാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഇല്ല, അവർക്ക് ഈ പരിശുദ്ധാത്മാവിന്റെ കാര്യങ്ങൾ ആവശ്യമായിരുന്നില്ല. ഒരു സഭയായിരിക്കണം. ഞങ്ങൾ എല്ലാവരും റോമിലെ നിക്കാസമിതിക്കും അതുപോലെയുള്ള കാര്യങ്ങളും അനുസരിച്ച് അതിൽ കൂടെ പോകും. അങ്ങനെ അവർ അവിടെ എത്തിയപ്പോൾ അവർ സഭയെ കൈയടക്കിയും വിഗ്രഹാരാധനയെ റോമൻ കത്തോലിക്ക തത്വസംഹിതയെ അല്ലെങ്കിൽ വിഗ്രഹാരാധനയെ അതായത് റോമിന്റെ വിഗ്രഹാരാധനയെയും കുറച്ച് അന്ധവിശ്വാസങ്ങളെയും എടുത്തു. അവർ അസ്തരസ് എന്ന സ്വർഗത്തിലെ രാജ്ഞിയെ മാതാവായ മറിയത്തോട് തിരിച്ചു. മരിച്ചുപോയ മനുഷ്യരിൽ നിന്നും മധ്യസ്ഥരെയും അതുപോലെയുള്ള കാര്യങ്ങളെയും ഉണ്ടാക്കി. കൂടാതെ ആ വൃത്താകൃതിയിൽ ഉണ്ടാക്കിയ 27 അപ്പത്തെ അതിപ്പോഴും വൃത്താകാര രീതിയിൽ ഉണ്ടാക്കി വെച്ചിട്ട് അതിനെ ക്രിസ്തുവിന്റെ ശരീരമെന്ന് വിളിക്കുന്നു. കാരണം അത് സ്വർഗത്തിലുള്ള മാതാവിനെ പ്രതിനിധീകരിക്കുന്നു. അങ്ങനെ കത്തോലിക്കർ കടന്നു പോകുമ്പോൾ അവൻ തന്റെ മേൽ കുരിശു വരയ്ക്കുന്നു. കാരണം വിളക്കുകൾ കത്തിക്കൊണ്ടിരിക്കുകയും ഈ 27 പുരോഹിതന്റെ ശക്തിയാൽ തീരികെ ദൈവമായി മാറുന്നുവെന്നും സങ്കല്പിക്കപ്പെടുന്നു. ഈ ലോകത്തിൽ അങ്ങനെയുള്ള യാതൊന്നുമില്ലാതെ അത് വെറും വിഗ്രഹാരാധനയാകുന്നു. നോക്കൂ, അത് ശരിയാണ്. എനിക്കത് മനസ്സിലാകുന്നില്ല. കൊള്ളാം. അതെ, എനിക്ക് കഴിയും. അതെ, എനിക്ക് കഴിയും. അതെ ശ്രീമാൻ, ദൈവത്തിന്റെ കൃപയാൽ ഞാനത് മനസ്സിലാക്കുന്നു. തീർച്ചയായും. ഇപ്പോൾ ശ്രദ്ധിക്കുക. ഓ ദൈവമേ, അവർക്കത് എങ്ങനെ ചെയ്യാൻ കഴിയും? നോക്കൂ, അവരുടെ ഇച്ഛയ്ക്കനുസരണമായി അവർക്കത് നൽകിയിരിക്കുന്നു. ഇല്ല, അത് സത്യമാകുന്നു. നിങ്ങൾക്കത് ചെയ്യേണ്ടതിന്റെ ആവശ്യമില്ല. ഇല്ല ശ്രീമാൻ, നിങ്ങൾ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് ബലമായി അത് ചെയ്യിക്കുന്നില്ല. നിങ്ങൾ ദൈവത്തിന്റെ മാർഗത്തിൽ ജീവിക്കുകയും അവന്റെ കാര്യങ്ങളെ ചെയ്യുകയും ആരാധിക്കുകയും ചെയ്ത് ഒത്തുചേർന്ന് പോകാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്കത് ചെയ്യേണ്ട ആവശ്യമില്ല. ദൈവം ആരെക്കൊണ്ടും അത് ചെയ്യിക്കുന്നതിന് നിർബന്ധിക്കുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ പറയട്ടെ. നിങ്ങളുടെ പേര് കുഞ്ഞാടന്റെ ജീവപുസ്തകത്തിൽ ലോകസ്ഥാപനത്തിന് മുമ്പ് എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യുന്നതിന് അത്രയും സന്തോഷമുള്ളവരായിരിക്കും. അത് ചെയ്യുന്നതിന് ഒരു മിനിറ്റ് പോലും നിങ്ങൾക്ക് കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടാകില്ല. ഇവിടെ ശ്രദ്ധിക്കുക. നിങ്ങൾ പറഞ്ഞേക്കാം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം, ഞാനും അത്രയും ഭക്തിയുള്ളവനാകുന്നു. കൊള്ളാം, അത് സത്യമായിരിക്കാം. നോക്കൂ, കർത്താവായ യേശു ഭൂമിയിലായിരുന്നപ്പോൾ അന്നുണ്ടായിരുന്ന പുരോഹിതന്മാർ ഭക്തിയില്ലാത്തവരായിരുന്നുവെന്ന് ആർക്ക് പറയാൻ കഴിയും? ഇസ്രായേൽ മരുഭൂമിയിൽ ഭക്തിയില്ലാത്തവരായിരുന്നുവെന്ന് ആർക്ക് പറയാൻ കഴിയും? കൊള്ളാം, ദൈവം എന്നെ അത്രയും അധികം അനുഗ്രഹിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞേക്കാം. അതെ, അവൻ അവരെയും ധാരാളമായി അനുഗ്രഹിച്ചിരുന്നു.
അവർക്ക് ജീവിക്കുന്നതിനായി ജോലി ചെയ്യേണ്ട ആവശ്യം പോലുമില്ലായിരുന്നു. അവൻ സ്വർഗത്തിൽ നിന്ന് അവരെ പോഷിപ്പിച്ചിരുന്നു. എന്നാൽ യേശു പറഞ്ഞു, അവരെല്ലാം നഷ്ടപ്പെട്ട് മരിച്ച് നശിച്ചുപോയി. അവർ പറഞ്ഞു, ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് 40 വർഷക്കാലം മന്ന തിന്നു. യേശു പറഞ്ഞു, അവരെല്ലാം മരിച്ചുപോയി, നിത്യമായി വേർപിരിഞ്ഞുപോയി. നോക്കൂ, അവൻ പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവന്റെ അപ്പമാകുന്നു. ഈ അപ്പം തിന്നുന്നവൻ ഒരു നാളെ മരിക്കയില്ല. അവൻ ജീവന്റെ വൃക്ഷമാകുന്നു. യേശു വന്നപ്പോൾ എപ്രകാരമായിരുന്നുവെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ആ സമയത്ത് അവിടെയുണ്ടായിരുന്ന പുരോഹിതന്മാർ വളരെ മതഭക്തിയുള്ളവരായിരുന്നു. മനുഷ്യ അവർ നല്ല മനുഷ്യരല്ലായിരുന്നുവെന്ന് ആർക്കും പറയാൻ കഴിയില്ല. അവർ ന്യായപ്രമാണം പറഞ്ഞിരുന്നതിനനുസരിച്ച് നടന്നിരുന്നു. സഭ പറഞ്ഞിരുന്നതെല്ലാം അവർ ചെയ്തിരുന്നു. അങ്ങനെ ചെയ്യാതിരുന്നവരെ അവർ കല്ലെറിഞ്ഞു കൊന്നു. അങ്ങനെ അവൻ അവരുടെ ഇടയിലേക്ക് കടന്നിരുന്നു. നിങ്ങൾക്കറിയാമോ യേശു എന്താണ് അവരെ വിളിച്ചതെന്ന്? യോഹന്നാൻ അവരെ പുല്ലിന്മേൽ കിടക്കുന്ന പാപ്പിൻ കൂട്ടമേ എന്ന് വിളിച്ചിരുന്നു. നിങ്ങൾ ആ സഭാസംഘടനയിലെ അംഗമായിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ദൈവവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ട് എന്ന് വിചാരിക്കേണ്ട എന്ന് അവൻ അവരോട് പറഞ്ഞു. യേശു അവരോട് പറഞ്ഞത്, നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ. എന്നിട്ട് പറഞ്ഞു, ദൈവമെല്ലായ്പ്പോഴും ഒരു പ്രവാചകനെ അയക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾ അവനെ കല്ലെറിഞ്ഞുകൊന്ന് കല്ലറയിൽ വലിച്ചെറിയുന്നു. എന്നിട്ടിപ്പോൾ നിങ്ങൾ ചെന്ന് അവരുടെ കല്ലറകൾ ചായം തേക്കുന്നു. കത്തോലിക്ക സഭയും അതേ കാര്യം തന്നെയല്ലേ ചെയ്തിരിക്കുന്നത്? യോഹന്നാൻ ഫാർക്കിനെയും വിശുദ്ധ പാട്രിക്കിനെയും ബാക്കിയുള്ള എല്ലാവരെയും നോക്കൂ. അവർ തന്നെ അവരെ കല്ലറയിലാക്കി. അതിനുശേഷം 100 വർഷങ്ങൾ കഴിഞ്ഞ് അവർ യോഹന്നാൻ ഫാർക്കിനെ കല്ലറ മാന്തി ശരീരമെടുത്ത് ആട്ടിലെറിഞ്ഞു കളഞ്ഞു. ഒരു മന്ത്രവാദിനി എന്ന് കരുതി അവളെ ജീവനോടെ ദഹിപ്പിച്ചു കളഞ്ഞിരുന്നു. നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ, നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അത് കൃത്യമായും ശരിയാണ്. ഇത് ലോകത്തെല്ലായിടത്തും ചെല്ലും. നോക്കൂ, ശരിയത് തന്നെയാണ് യേശു പറഞ്ഞത്. നിങ്ങൾ വിചാരിച്ചു ആ വെള്ളക്കുതിര നന്നായിരിക്കുന്നു, കാഴ്ചയ്ക്ക് സുന്ദരമായിരിക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന എന്താണെന്ന് നോക്കുക. ശരിക്കും അത് തന്നെയാണ് അതിന്മേൽ സവാരി ചെയ്യുന്നത്. ഇപ്പോൾ അവൻ പറഞ്ഞു, അവർ അതാഗ്രഹിച്ചതിനാൽ അവൻ അവർക്ക് വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയച്ചു കൊടുത്തു. ഓർക്കുക, വെളിപ്പാട് 17 ഈ മഹാവേശ്യ ഒരു മർമ്മമാകുന്നു. മർമ്മം മഹതിയാം ബാബിലോൺ, വേശ്യമാരുടെ മാതാവ്. യോഹന്നാൻ അവളെ കണ്ട് ആശ്ചര്യപ്പെട്ടു പോയി. ഈ മനുഷ്യനെയും അതുപോലെ നോക്കൂ. നാം അവിടെ എത്തിയിട്ട് അവനെ ഇവിടെയുള്ള ഈ കുതിരയെ ശ്രദ്ധിക്കുന്നിടത്ത് എത്തുന്നതുവരെ കാത്തിരിക്കുക. നോക്കൂ, എന്നാൽ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, അവനവളെ കണ്ട് വലുതായി ആശ്ചര്യപ്പെട്ടു പോയി. എന്നാൽ അതിന്റെ മർമ്മം എന്തായിരുന്നുവെന്നാൽ, അവൾ ക്രിസ്തുവിന്റെ രക്തസാക്ഷികളുടെ രക്തം കുടിച്ച മത്തയായിരുന്നു. അവൾ കടും ചുവപ്പ് നിറമുള്ള വസ്ത്രവും പൊന്നും അണിഞ്ഞ മനോഹരണിയായ ഒരു സഭയായിരുന്നു. അവളുടെ പക്കൽ തന്റെ വേശ്യാവൃത്തിയുടെ അശുദ്ധി നിറഞ്ഞ പാനപാത്രം അവൾ കയ്യിൽ പിടിച്ചിരുന്നു. എന്താകുന്നു ദുർനടപ്പ്? അത് അധാർമികമായ ജീവിതമാകുന്നു. അതാണ് അവളുടെ ഉപദേശമായി അവൾ കൊടുക്കുന്നത്. ദൈവവചനത്തെ എടുത്ത് എന്തെങ്കിലും കന്യകമറിയാമേ നിനക്ക് സ്തുതി, അതുപോലെയുള്ള മറ്റു കാര്യങ്ങളെയും കൊടുത്തുകൊണ്ട് ദൈവവചനത്തെ ദുർബലമാക്കി കളയുന്നു. കൂടാതെ ഭൂമിയിലെ രാജാക്കന്മാർ അവളോട് പരസംഗം ചെയ്തു. കൊള്ളാം, നിങ്ങൾ ചോദിച്ചേക്കാം, കാത്തോലിക്ക സഭയാണോ അത് ചെയ്യുന്നത്? എന്നാൽ അവൾ വേശ്യകളുടെ മാതാവായിരുന്നു. നോക്കൂ, അതേ കാര്യം തന്നെ അവളായിരുന്നു. അവിടെയാണ് നിങ്ങൾ. എന്ത് സംഭവിച്ചു? മതപരിഷ്കർത്താവ് മരിച്ച് അവന്റെ സന്ദേശം അവസാനിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങളത് സംഘടനയാക്കുകയും ഒരു കൂട്ടം പരിഷ്കാര ഭ്രമികളായ റക്കിമാരെ കൊണ്ടുവന്നിട്ട് അവിടെ ഇടുകയും നിങ്ങളുടെ തോന്നിയ രീതിയിലുള്ള ഒരു ജീവിതം നേരത്തെ ആയിരുന്നതുപോലെ തന്നെ തുടങ്ങുകയും ചെയ്തു. നിങ്ങൾ വചനത്തോടൊപ്പം ഉറച്ചു നിൽക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. നേരെ വചനത്തോടൊപ്പം മുമ്പോട്ട് നീങ്ങുന്നതിന് പകരം ഇതാകുന്നു അതെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തന്നെ നിന്നു. അതെ, നിങ്ങളത് ചെയ്തില്ല. അവനാകുന്നു അത്. നോക്കൂ, അവനെ അവിടെ മേലെയായി നോക്കൂ. ശ്രദ്ധിക്കുക, ഇതൊരു കാര്യമാകുന്നു. നാം ഇത് സമാപിപ്പിക്കുന്നതിന് മുമ്പായി ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി സൂചിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവൻ ദാനിയേലിന്റെ ജനങ്ങളെ നശിപ്പിക്കാനിരിക്കുന്ന പ്രഭുവാകുന്നു. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? കുറച്ചു നേരത്തേക്ക് കൂടി നിങ്ങൾ എന്നോട് ക്ഷമിക്കുകയും എന്നോട് ദാക്ഷിണ്യം കാണിക്കുകയും ചെയ്യുകയാണെങ്കിൽ എനിക്ക് കഴിയാവുന്നത്രയും വേഗത്തിൽ ഞാൻ ഇതുകൂടി എടുത്ത് തീർക്കുന്നതാണ്. ഞാനിത് സത്യമാണെന്ന് ഉറപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം ഞാനിവിടെ നിൽക്കുന്നത് യാഥാർത്ഥ്യമായിരിക്കുന്നതുപോലെ പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയതാണ്. നോക്കൂ, മനസ്സിലായോ? ഇപ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് ദാനിയേലിന്റെ പുസ്തകത്തിലേക്ക് ഒരു നിമിഷത്തേക്ക് തിരികെ പോകാം. നിങ്ങൾ തിരികെ പോകുന്നില്ലെങ്കിൽ ഞാൻ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ദാനിയേലിന്റെ ഒമ്പത് വായിക്കാൻ ആഗ്രഹിക്കുന്നു. ദാനിയേൽ 9:26-27 വാക്യങ്ങൾ വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദാനിയേലിന്റെ ജനങ്ങളെ നശിപ്പിക്കുന്ന ദിവനാണെങ്കിൽ അവൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ശ്രദ്ധിക്കുക. 62 കഴിഞ്ഞിട്ട് അഭിഷിക്തൻ ഛേദിക്കപ്പെടും. നോക്കൂ, അത് 70 62 കഴിയുമ്പോഴാണ് ഛേദിക്കപ്പെടുന്നത്. അവനാരുമില്ലെന്ന് വരും, പിന്നെ വരുവാനിരിക്കുന്ന അത് വരും. പ്രഭുവിന്റെ പടജനം, അതാണ് പൌരോഹിത്യ ശ്രേണി, ഇവിടെ നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. അവന്റെ അവസാനം ഒരു പ്രളയത്തോടെ ആയിരിക്കും. അവസാനത്തോളം യുദ്ധമുണ്ടാകും. ശൂന്യങ്ങളും നിർണയിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്തു തന്റെ 3.5 വർഷക്കാലത്ത് ഈ ഭൂമിയിലെ ശുശ്രൂഷ കഴിഞ്ഞ് ഛേദിക്കപ്പെട്ടതിനു ശേഷം എന്താണ് ദേവാലയത്തെ നശിപ്പിച്ചത്? ആരാണ് അത് നശിപ്പിച്ചത്? റോമ സാമ്രാജ്യമായിരുന്നു. തീർച്ചയായും ക്രിസ്തന്തിനോസ് അല്ല, ക്ഷമിക്കണം, തീത്തൂസ് എന്ന റോമ സേനാധിപതിയാണ് ദേവാലയം നശിപ്പിച്ചത്. ഇപ്പോൾ ശ്രദ്ധിക്കുക, ജനങ്ങളെ ഇത് ശ്രദ്ധിക്കുക. ഈ ഭാഗം വരെ നാം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. യേശു ജനിച്ചപ്പോൾ തീനിറമുള്ള സർപ്പം സ്വർഗത്തിൽ സ്ത്രീ പ്രസവിച്ച കുട്ടിയെ തിന്നുകളവാൻ അവളുടെ മുമ്പിൽ നിന്നു. അത് ശരിയല്ലേ? സ്ത്രീ പ്രസവിച്ച ഉടനെ കുട്ടിയെ തിന്നുകളയാൻ ശ്രമിച്ചത് ആരായിരുന്നു? റോമാ സാമ്രാജ്യമായിരുന്നു. മനസ്സിലായോ? അവിടെയാകുന്നു തീനിറമുള്ള മഹാസർപ്പം, ഇവിടെയാകുന്നു നിങ്ങളുടെ പ്രഭു, ഇവിടെയാകുന്നു നിങ്ങളുടെ മൃഗം. മനസ്സിലായോ? അവിടെ അതാ അവയെല്ലാം അതേപോലെ തന്നെ കുട്ടിയെ തിന്നുകളവാൻ മുമ്പിൽ നിന്നു. എന്നാൽ ദൈവം കുട്ടിയെ സ്വർഗത്തിലേക്കെടുക്കുകയും തന്റെ സിംഹാസനത്തിൽ വലതുഭാഗത്തായി ഇരുത്തുകയും ചെയ്തു. അവിടെയാണ് ക്രിസ്തു തന്റെ നിയമിക്കപ്പെട്ട സമയം വരെ ഇപ്പോൾ ആയിരിക്കുന്നത്. ഇപ്പോൾ അവൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ശ്രദ്ധിക്കുക. ഓ, ഇപ്പോൾ ഞാൻ ആരോടോ ഇവിടെ സംസാരിക്കുകയായിരുന്നു, അത് ഞാൻ കരുതുന്നു. സഹോദരൻ റോബർട്സിനോടോ അതോ മറ്റാരോടോ ഇന്ന് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. ഇവിടെ പറയുന്ന ഈ കാര്യങ്ങളെക്കുറിച്ചല്ല, എന്നാൽ ഇതുപോലൊരു വിഷയത്തിന്മേലായിരുന്നു. അധിക നാളുകളായിട്ടില്ല, അമേരിക്കയുടെ ഈ സമ്പദ് വ്യവസ്ഥയ്ക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ച് പ്രസംഗിച്ചിരുന്നതായി ഞാൻ കരുതുന്നു. ശരി, നാം ഇപ്പോൾ നമ്മളുടെ കടങ്ങൾ നികുതിയിൽ നിന്നും കൊടുത്തുകൊണ്ടിരിക്കുകയും അത് ഇന്ന് തൊട്ട് 40 വർഷം കൊണ്ട് വീട്ടുവാൻ എടുത്തെന്നിരിക്കും. അത്രയും നാം പിന്നിലായിരിക്കുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും കെയർ അല്ലെങ്കിൽ ലൈഫ് ലൈൻ ഓൺ ചെയ്ത് ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നോക്കൂ, അത് വാഷിംഗ്ടണിൽ നിന്നാകുന്നു. എന്തുകൊണ്ടാണെന്നാൽ നാം പൂർണ്ണമായും തകർക്കപ്പെട്ടിരിക്കുകയാണ്. അത്രമാത്രം. എന്താണ് കാര്യം? സ്വർണമെല്ലാം സംഭരിക്കപ്പെട്ട് യഹൂദന്മാർ അതിന്റെ കടപ്പത്രം കൈവശമാക്കിയിരിക്കുന്നു. അത് റോമിലേക്ക് പോകുന്നതായിരിക്കും. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഏറ്റവും വലിയ കച്ചവട സ്ഥാപനങ്ങൾ ആരുടെ സ്വന്തമാണെന്ന് നമുക്കറിയാം. എന്നാൽ ലോകത്തിലുള്ള സമ്പത്തിന്റെ ഏറ്റവും വലിയ ഭാഗം റോമിന്റെ പക്കലാണ്. അതിനുശേഷമുള്ളത് യഹൂദന്മാരുടെ പക്കലാകുന്നു. ഇപ്പോൾ ഇത് ശ്രദ്ധിക്കുക. ശ്രദ്ധിക്കുക മാത്രം ചെയ്യുക. എപ്രകാരം പരിശുദ്ധാത്മാവ് എനിക്ക് വേണ്ടി ഇത് കൊണ്ടുവന്നിരിക്കുന്നു. അവൻ ഒരാഴ്ച വട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. ഇപ്പോൾ ശ്രദ്ധിക്കുക, ആഴ്ചവട്ടത്തിന്റെ മധ്യെ അവൻ ഹനനയാകവും ഭോജനയാകവും നിർത്തലാക്കിക്കളയും. മ്ലേച്ഛതകളുടെ ചിറകിന്മേൽ ശൂന്യമാക്കുന്നവൻ വരും. നിർണയിക്കപ്പെട്ടിരിക്കുന്ന സമാപ്തിയോളം ശൂന്യമാക്കുന്നവന്റെ മേൽ കോപം ചൊരിയും. ശ്രദ്ധിക്കുക, ഓ, അവൻ എത്ര സാമർഥ്യക്കാരനാകുന്നു. അവനിതാ ഇവിടെ ആയിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് നമ്മുടെ ശരിയായ ചിത്രം കിട്ടിയിട്ട് അവൻ റോമാ സാമ്രാജ്യമാണെന്ന് നാം അറിയുന്നു. വെള്ളക്കുതിരപ്പുറത്ത് പോയവൻ അവൻ തന്നെയാണെന്ന് നാം അറിയുന്നു. അവൻ ഒരു ഉപദേശമായി പുറപ്പെട്ടുവെന്നും നാം അറിയുന്നു. അതിനുശേഷം വിഗ്രഹാരാധനയുടെ റോമാ സാമ്രാജ്യം എന്തായി തീർന്നു? അത് മാർപ്പാപ്പയുടെ റോമാരാജ്യമായി മാറിയിട്ട് കിരീടമണിയിച്ചിരിക്കുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഇത് അന്ത്യകാലത്താകുന്നു. ക്രിസ്തു പ്രസംഗിച്ചിരുന്ന ആദ്യകാലത്തായിരുന്നില്ല, എന്നാൽ അന്ത്യകാലത്ത് ആഴ്ചവട്ടത്തിന്റെ അവസാന ഭാഗത്താകുന്നു. ആ ഭാഗത്തെ നാം ഇപ്പോൾ ദാനിയലിന്റെ 70 ആഴ്ചവട്ടത്തിൽ എടുത്തിരുന്നു. ക്രിസ്തു 3.5 വർഷക്കാലം പ്രവചിച്ചിരിക്കുകയും 3.5 വർഷക്കാലം ഇനിയും തീരുമാനിക്കേണ്ടിയിരിക്കുന്നു. അത് ശരിയല്ലേ? ആ സമയത്ത് ഈ പ്രഭു ദാനിയലിന്റെ ജനമായ യഹൂദന്മാരുമായിട്ട് ഒരു ഉടമ്പടി ചെയ്യും. അപ്പോഴേക്ക് മടവാട്ടി എടുത്തുകൊള്ളപ്പെട്ടിരിക്കും. അവളത് കാണുവാനിടയാകുകയില്ല. ശ്രദ്ധിക്കുക, ദാനിയേലിന്റെ ആഴ്ചവട്ടത്തിന്റെ അവസാനത്തെ പകുതിയിൽ ജനങ്ങൾ ഒരു ഉടമ്പടി ഉണ്ടാക്കുന്നു. ഈ പ്രഭു റോമുമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കും, അവരുമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കും. അത് സമ്പത്തിന് വേണ്ടിയുള്ള ഉടമ്പടി ആയിരിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. കാരണം ലോകത്തിന്റെ സമ്പത്ത് മുഴുവനും കത്തോലിക്കരുടെയും യഹൂദന്മാരും കൈവശമാക്കിയിരിക്കുന്നു. ഞാൻ വത്തിക്കാനിൽ പോയിരുന്നു. ഞാൻ മുഖ്യകിരീടം കണ്ടിരുന്നു. പോപ്പുമായി ഒരു കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു. ബാരൺ വോൺ ബ്ലോംബർഗ് എനിക്ക് വേണ്ടി ബുധനാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് ഏർപ്പെടുത്തിയിരുന്നു. അവരെന്നെ രാജാവിന്റെ അടുക്കിലേക്ക് കൊണ്ടുപോയപ്പോൾ എന്റെ ഉടുപ്പിന്റെ കൈയുടെ കൊളുത്തുകൾ എടുത്തു മാറ്റിയിരുന്നു. അത് കുഴപ്പമില്ല. അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്നും തിരികെ വരുമ്പോൾ ഒരിക്കലും പുറംചെരിഞ്ഞു വരരുത് എന്നോട് പറഞ്ഞിരുന്നു. അതും കുഴപ്പമില്ല. എന്നാൽ ഞാൻ ചോദിച്ചു, ഈ മനുഷ്യന്റെ മുമ്പിൽ എനിക്ക് എന്താണ് ചെയ്യേണ്ടതായിട്ടുള്ളത്? അവർ പറഞ്ഞു, നിങ്ങൾ അകത്ത് കടന്ന് ഒരു കാലിന്റെ മുട്ടും മടക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ വിരലുകൾ ചുംബിക്കുക. ഞാൻ പറഞ്ഞു, അത് സാധ്യമല്ല, അത് സാധ്യമല്ല, അല്ല ശ്രീമാൻ. ഞാൻ പറഞ്ഞു, സഹോദരൻ എന്ന് വിളിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയെയും ഞാൻ ഒരു സഹോദരൻ എന്ന് വിളിക്കാം. ഒരു സ്ഥാനപ്പേരായി റവറന്റ് എന്ന് വിളിക്കാൻ ആഗ്രഹിച്ചാൽ അത് ഞാൻ വിളിക്കാം. എന്നാൽ ഒരു മനുഷ്യനെ ആരാധിക്കുന്നത് അത് മുഴുവനായും യേശു ക്രിസ്തുവിന് അവകാശപ്പെട്ടതാകുന്നു. മനസ്സിലായോ? ഇല്ല, ഇല്ല ശ്രീമാൻ. ഇപ്രകാരം ഒരു മനുഷ്യന്റെ കൈകൾ ഒരിക്കലും ചുംബിക്കയില്ല, വാസ്തവമായുമില്ല. അതുകൊണ്ട് ഞാനത് ചെയ്തില്ല. എന്നാൽ വത്തിക്കൻ മുഴുവനായി എല്ലായിടത്തും ഞാൻ ചുറ്റി നടന്ന് കണ്ടു. നിങ്ങൾക്ക് കോടാനുകോടി ഡോളറുകൾ കൊടുക്കാൻ കഴിഞ്ഞാലും നിങ്ങൾക്കത് വാങ്ങിക്കാൻ കഴിയുകയില്ല. ഒന്ന് ചിന്തിച്ചു നോക്കുക. വേദപുസ്തകം പറയുന്നു, ഭൂമിയിലെ എല്ലാവിധ സമ്പത്തും അവളിൽ കാണപ്പെട്ടിരുന്നു. ഓ, കോടിക്കണക്കിന് വിലമതിക്കപ്പെടാൻ കഴിയാത്ത അവിടെയുള്ള വലിയ സ്ഥലങ്ങളെക്കുറിച്ച് ചിന്തിച്ചു നോക്കുക. റഷ്യയിൽ എന്തുകൊണ്ടാണ് കമ്മ്യൂണിസം ഉയരുവാനിടയായത്? വളരെയധികം സുവിശേഷ പ്രാസംഗികർ കമ്മ്യൂണിസത്തെക്കുറിച്ച് ഒച്ചവെച്ച് കേൾക്കുന്നത് എന്നെ തീരെ അസ്വസ്ഥനാക്കാറുണ്ട്. അവർ എന്തിനെക്കുറിച്ചാണ് ചിലക്കുന്നതെന്ന് പോലും അവർക്കറിയില്ല. അത് ശരിയാണ്, കമ്മ്യൂണിസം യാതൊന്നുമില്ല. അത് വിശുദ്ധന്മാരുടെ ഈ ഭൂമിയിൽ ചൊരിയപ്പെട്ട രക്തത്തിന് പ്രതികാരം കൊണ്ടുവരുന്നതിനായി ദൈവത്തിന്റെ കയ്യിൽ ഒരായുധമാകുന്നു. അത് ശരിയാണ്. സഭ എടുക്കപ്പെട്ടതിനു ശേഷം റോമും യഹൂദന്മാരും തമ്മിൽ ഉടമ്പടി ഉണ്ടാക്കും. അവർ വിശുദ്ധ ജനവുമായി ഉടമ്പടി ഉണ്ടാക്കുമെന്ന് വേദപുസ്തകം പറയുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, അവരുമായി അവർ ഉടമ്പടി ഉണ്ടാക്കും. എന്തുകൊണ്ടാണ്? കാരണം ഈ രാജ്യം തകരാൻ പോവുകയാണ്. സ്വർണത്തിന്റെ നിലവാരത്തിൽ കഴിയുന്ന ബാക്കിയുള്ള ലോകവും തകരും. നിങ്ങൾക്കതറിയാമല്ലോ, നാം നികുതി കൊടുത്തുകൊണ്ടും രസീതിന്റെ ബാധ്യതയിലും ജീവിക്കുകയാണെങ്കിൽ ഇപ്പോൾ തൊട്ട് 40 വർഷങ്ങൾക്ക് ശേഷം നാം എവിടെയായിരിക്കും? ഒരു കാര്യം മാത്രമേ സംഭവിക്കാൻ കഴിയുകയുള്ളൂ, അത് പണത്തിന് പകരമായി കടപ്പത്രങ്ങൾ അടച്ചു തീർക്കുകയാണ്. നമുക്കതിന് കഴിയുകയില്ല. വാൾസ്ട്രീറ്റ് അത് സ്വന്തമാക്കിയിരിക്കുന്നു. വാൾസ്ട്രീറ്റ് യഹൂദന്മാരാൽ നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നു. ബാക്കിയുള്ളതിന് വത്തിക്കന്റെ കീഴിലാകുന്നു. വാൾസ്ട്രീറ്റിലുള്ള ബാക്കിയുള്ളത് ലോകത്തിന്റെ വ്യാപാര ഇടപാടുകളോടൊപ്പം യഹൂദന്മാരുടെ കയ്യിലായിരിക്കുന്നു. നമുക്കത് കൊടുക്കാൻ സാധ്യമല്ല. അവർക്കത് ചെയ്യാൻ കഴിയുമെങ്കിൽ ഈ വിസ്കി മദ്യ വ്യാപാരികളും ഈ പുകയില വ്യാപാരികളും അവരുടെ ഒരു വർഷത്തെ വരുമാനമായ കോടിക്കണക്കിന് ഡോളറിന്റെ വരുമാന നികുതി അശ്ലീല ചിത്രങ്ങൾക്കും അതുപോലെയുള്ള കാര്യങ്ങൾക്കും വേണ്ടി എഴുതിത്തള്ളുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എന്നിട്ട് അരിസോണയിലേക്ക് പോയി 1000-ഉം 10000-ഉം കണക്കിന് ഏക്കർ സ്ഥലം വാങ്ങിയിട്ട് അതിൽ $50,000 ചിലവഴിച്ച് കിണറുകൾ കുഴിക്കുകയും മറ്റും ചെയ്തിട്ട് അവരുടെ വരുമാന നികുതി അടച്ചു തീർക്കുന്നു. നിങ്ങളുടെ നികുതി അടച്ചില്ലെങ്കിൽ അവർ നിങ്ങളെ ജയിലിൽ അടച്ചുകളയും. എന്നാൽ അവർ മണ്ണ് കുഴിച്ചെടുക്കുന്ന വലിയ യന്ത്രങ്ങൾ അയച്ച് കിണറുകൾ കുഴിക്കുകയും നികുതി എഴുതി തള്ളുകയും ചെയ്യുന്നു. പിന്നീട് അവർ എന്താണ് ചെയ്യുന്നത്? അവർ ഉണ്ടാക്കിയ പണം കൊണ്ട് അടുത്ത കാലാവധിക്ക് മുമ്പായി വലിയ ഭവന നിർമ്മാണ പദ്ധതികൾ ആരംഭിക്കും. അവർക്കൊരു നിക്ഷേപണം നടത്തേണ്ടിയിരിക്കുന്നു. അവിടെ അവർ ഭവന നിർമ്മാണ പദ്ധതികൾ ഉണ്ടാക്കിയിട്ട് കോടിക്കണക്കിന് ഡോളറുകൾക്ക് അവയെ വിൽക്കുന്നു. ഇവർ പണത്തിന് പകരം കടപ്പത്രമായി മാറ്റുന്നതിന് അതുമായി അനുരഞ്ജനം നടത്തുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ആ ഈ വ്യക്തി ചെയ്തതുപോലെ അദ്ദേഹത്തിന്റെ പേരെന്താകുന്നു? കാസ്ട്രോ ചെയ്തതുപോലെയാകുന്നു. അയാൾ ചെയ്ത ഏറ്റവും മിടുക്കായ കാര്യമെന്നത് കടപ്പത്രങ്ങളെല്ലാം വാങ്ങി പണമടച്ചു തീർത്തിട്ട് അത് നശിപ്പിച്ചു കളഞ്ഞു. എന്നാൽ നമുക്കത് ചെയ്യാൻ കഴിയില്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഇവർ അതിന് അനുവദിക്കുകയില്ല. ഈ ഭൂമിയിലെ പണക്കാരായ വ്യാപാരികൾ അത് കൈവശമാക്കിയിരിക്കുന്നു. അതിനാൽ ഒരു കാര്യം മാത്രമേ ചെയ്യാൻ കഴിയുകയുള്ളൂ. കത്തോലിക്ക സഭയ്ക്ക് അത് അടച്ചു തീർക്കാൻ കഴിയും. അവളുടെ കൈവശം മാത്രമേ പണമുള്ളൂ. അവൾക്കത് ചെയ്യാൻ കഴിയും. അവളത് ചെയ്യും. അങ്ങനെ ഇത് ചെയ്യുന്നതിനായി യഹൂദന്മാരുമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കുന്നതിനുള്ള ധാരണയിലെത്തും. അങ്ങനെ അവൾ യഹൂദന്മാരുമായി ഈ ഉടമ്പടി ഉണ്ടാക്കുമ്പോൾ, ഇപ്പോൾ ഓർക്കുക, ഞാനിത് തിരുവഴുത്തിൽ നിന്നുമാണ് എടുത്തു പറയുന്നത്. അങ്ങനെ ഇപ്പോൾ അവൾ ഇത് ചെയ്യുമ്പോൾ ഈ ഉടമ്പടി ഉണ്ടാക്കപ്പെടുന്നു. നാം ദാനിയേൽ 8:23-25 വരെ അവൻ നയബുദ്ധിയാൽ തന്റെ ഉപായം സാധിപ്പിക്കും എന്ന് എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. നയബുദ്ധി അവന്റെ കയ്യിലെ നിർമ്മാണ പ്രക്രിയയാകുന്നു. അങ്ങനെ യഹൂദന്മാരുമായി ഈ ഉടമ്പടി ഉണ്ടാക്കുന്നു. ഈ 3.5 വർഷക്കാലത്തിന്റെ മധ്യേ അവൻ ഈ കാര്യങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടി യഹൂദന്മാരുടെ പണമെല്ലാം കൈവശമാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ അവൻ ഈ ഉടമ്പടി തകർത്ത് കളയും. അങ്ങനെ അവൻ ചെയ്യുമ്പോൾ, ഓ എന്റെ അവൻ എതിർക്രിസ്തുവെന്ന് ഈ സഭാകാലഘട്ടത്തിന്റെ അവസാനം വരെ വിളിക്കപ്പെടും. അവനും അവന്റെ മക്കളും ക്രിസ്തുവിനോടും അവന്റെ വചനത്തിനും എതിരായിരിക്കും. ഈ മനുഷ്യൻ എതിർക്രിസ്തു എന്ന് വിളിക്കപ്പെടും. ഇപ്പോൾ അവൻ പണം മുഴുവൻ കൈവശമാക്കാൻ പോവുകയാണ്. അവിടെയാണ് അത് കടന്നു വരുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു നിമിഷം, ഞാനിത് പറയുമ്പോൾ ഒരു മിനിറ്റ് തിരികെ അതിലേക്ക് പോയി നോക്കാൻ ആഗ്രഹിക്കുന്നു. അവൻ എതിർക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്നു. മാത്രമല്ല, ദൈവദൃഷ്ടിയിലും അവൻ എതിർക്രിസ്തു എന്ന് അന്ത്യകാലം വരെ വിളിക്കപ്പെടും. എന്നാൽ അതിനുശേഷം മറ്റൊരു പേരിൽ അറിയപ്പെടും. ഇപ്പോൾ പണം മുഴുവനായി അവന്റെ നിയന്ത്രണത്തിൽ കിട്ടിക്കഴിയുമ്പോൾ അവൻ ദാനിയലിന്റെ 70 ആഴ്ചവട്ടത്തിന്റെ അവസാനത്തെ ആഴ്ചവട്ടത്തിന്റെ പകുതിയിൽ ദാനിയൽ ഇവിടെ പറഞ്ഞിരിക്കുന്നതുപോലെ അവൻ യഹൂദന്മാരുമായുള്ള ഉടമ്പടി തകർത്ത് കളയും. അതിനുശേഷം സഹോദര, അവൻ എന്തു ചെയ്യും? അവന്റെ പക്കൽ ലോകത്തിലെ സകല വാണിജ്യവും വ്യാപാരവും ലോകരാഷ്ട്രങ്ങളുമായി ഒരു കരാറും ഉണ്ടായിരിക്കും. കാരണം ലോകത്തിലെ സകല സമ്പത്തും പരിപൂർണമായും അവന്റെ കൈവശമായിരിക്കും. ആ സമയത്താണ് 2 പ്രവാചകന്മാർ എഴുന്നേറ്റ് 144,000 പേരെ വിളിക്കുന്നത്. അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത്? വെളിപാട് 13-ാം അധ്യായത്തിലെ മൃഗത്തിന്റെ മുദ്ര ഏർപ്പെടുത്തപ്പെടും. കാരണം ലോകത്തിലെ മുഴുവൻ വ്യാപാരവും വാണിജ്യവും എല്ലാ കാര്യങ്ങളും അവന്റെ കൈവശമായിരിക്കുന്നു. അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത്? മൃഗത്തിന്റെ മുദ്ര കടന്നു വന്നിട്ട്, അതായത് മൃഗത്തിന്റെ മുദ്ര ഇല്ലാത്തവർക്ക് വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ള അവകാശമുണ്ടായിരിക്കില്ല. ദൈവത്തിന് നന്ദിയുണ്ടാകട്ടെ. സഭയ്ക്ക് 3.5 വർഷക്കാലം മഹത്വത്തിൽ വലുതായി ആനന്ദിക്കുകയും ഈ കാര്യങ്ങളിൽ കൂടി കടന്നുപോകേണ്ട ആവശ്യമുണ്ടായിരിക്കില്ല. ഇപ്പോൾ ശ്രദ്ധിക്കുക, അന്ത്യകാലത്ത്, അതായത് സഭായുഗത്തിന്റെ ഈ അന്ത്യകാലത്ത് അവൻ വിളിക്കപ്പെടുകയും അവനെയും അവന്റെ മക്കളെയും എതിർക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്നു. കാരണം ക്രിസ്തുവിനെതിരായിട്ടുള്ള ഏതൊരു കാര്യവും എതിർക്രിസ്തുവാകുന്നു. വചനത്തിന് വിപരീതമായിട്ടുള്ള ഏതൊരു കാര്യവും ക്രിസ്തുവിന് വിപരീതമാകുന്നു. കാരണം ക്രിസ്തു വചനമാകുന്നു. അങ്ങനെ ഇപ്പോൾ അവൻ എതിർക്രിസ്തുവാകുന്നു. അതിനുശേഷം വെളിപാട് പുസ്തകം 12:7-9 അനുസരിച്ച് എപ്പോഴും കുറ്റം ചുമത്തുന്നവനായി സാത്താനെ ഭൂമിയിലേക്ക് തള്ളിക്കളയുന്നു. നിങ്ങൾ അത് എഴുതിയെടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എഴുതിക്കൊള്ളുക, കാരണം ഞാനിത് വായിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ പക്കൽ ഇപ്പോൾ സമയമുണ്ടായിരിക്കുന്നില്ല. ഇപ്പോൾ 10:15-20 അടുത്തായിരിക്കുന്നു. എന്നാൽ വെളിപാട് 12:7-9 നമ്മുടെ സഹോദരന്മാരെ എപ്പോഴും കുറ്റം ചുമത്തുന്ന സാത്താനും പിശാചുമായ ആ ആത്മാവ് അവനിപ്പോൾ അവിടെ മുകളിലായിരിക്കുന്നു. ശരി, സഭ എടുക്കപ്പെടുകയും സാത്താൻ തള്ളിക്കളയപ്പെടുകയും ചെയ്യുന്നു. സഭ ആകാശങ്ങളിലേക്ക് എടുക്കപ്പെടുമ്പോൾ സാത്താൻ താഴേക്ക് തള്ളിക്കളയപ്പെടുന്നു. അതിനുശേഷം സാത്താൻ സ്വയം എതിർക്രിസ്തുവായി അവതാരമെടുത്ത് മൃഗമെന്ന് വിളിക്കപ്പെടുന്നു. അതിനുശേഷം വെളിപാട് 13 പറയപ്പെടുന്ന മുദ്ര അവൻ ഏർപ്പെടുത്തുന്നു. മനസ്സിലായോ? ഇതുവരെ തടുക്കുന്നവൻ ഇപ്പോൾ ക്രിസ്തുമതം അതിന്റെ പരിശുദ്ധിയിൽ ഈ ഭൂമിയിലായിരിക്കുന്നത് കൊണ്ട് മാത്രമാകുന്നു, കാരണം അവനത് തടുക്കുന്നു. തെസലോനിക്കരിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഓർത്തുകൊള്ളുക. ദേവാലയത്തിൽ ഇരുന്നുകൊണ്ട് ദൈവം എന്ന് നടിച്ച് ഭൂമിയിൽ പാപങ്ങളെ ക്ഷമിക്കുന്നു. അങ്ങനെ അത് തുടരുകയും അകൃത്യം പെരുകയും ചെയ്യും, കാരണം സമയത്തിന് മുമ്പേ അവൻ വെളിപ്പെടാതിരിക്കേണ്ടതിന് തടുക്കുന്നവൻ വിളിക്കപ്പെടുന്നതുവരെ അത് വെളിപ്പെടുത്തപ്പെടുകയില്ല. അതിനുശേഷം സഭ ആകാശങ്ങളിലേക്ക് എടുക്കപ്പെടും. അങ്ങനെ സഭയെടുക്കപ്പെട്ടതിനു ശേഷം അവൻ സ്വയം എതിർ ക്രിസ്തുവിൽ നിന്നും ഇപ്പോൾ, ഓ എന്റെ ഈ സഭ, ഈ മഹതിയായ സഭ ഒരു മൃഗമായി തീരുന്നു. അതെ, ജനങ്ങൾക്ക് ഇത് ഗ്രഹിപ്പിച്ചു കൊടുക്കാൻ എനിക്ക് കഴിയുമായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുകയായിരുന്നു. ഇപ്പോൾ ഓർക്കുക, എതിർക്രിസ്തുവും മൃഗവും ഒരേ ആത്മാവ് തന്നെയാകുന്നു. അവിടെയാണ് തൃത്വമുണ്ടായിരിക്കുന്നത്. അതേ ശ്രീമാൻ, ഇതൊരേ പിശാചിന്റെ ശക്തിയുടെ 3 ഘട്ടങ്ങളാകുന്നു. ഓർക്കുക, നിക്കോലാവിയർ, നോക്കൂ, അത് കിരീടം അണിയിക്കപ്പെടുന്നതിന് മുമ്പേ അതൊരു വ്യക്തിയിൽ അവതരിച്ചിരിക്കണം. ഇപ്പോൾ ഈ 3 ഘട്ടങ്ങളെ ശ്രദ്ധിക്കുക. ആദ്യത്തെ ഘട്ടത്തിൽ അവൻ എതിർ ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്നു. രണ്ടാമത്തെ ഘട്ടത്തിൽ കള്ളപ്രവാചകൻ എന്ന് വിളിക്കപ്പെടുന്നു. മൂന്നാമത്തെ ഘട്ടത്തിൽ മൃഗമെന്ന് വിളിക്കപ്പെടുന്നു. ശ്രദ്ധിക്കുക, നിക്കോലാവിയരുടെ എതിർക്രിസ്തുവിന്റെ ഉപദേശം ദൈവത്തിന്റെ വചനത്തിന് വിപരീതമായി പൌലോസിന്റെ കാലത്ത് എതിർക്രിസ്തുവായി ആരംഭിച്ചിരുന്നു. അതിനുശേഷം വീണ്ടും അവൻ കള്ളപ്രവാചകൻ എന്ന് വിളിക്കപ്പെടുന്നു. അത് ഉപദേശം ഒരു മനുഷ്യനായി തീരുകയും അപ്പോൾ അവൻ കത്തോലിക്ക സഭയുടെ പൌരോഹിത്യാധിപത്യത്തിന്റെ ഉപദേശങ്ങളെ പഠിപ്പിക്കുന്ന ഒരു പ്രവാചകനായി തീർന്നു. മാർപാപ്പ തെറ്റായ വചനത്തിന്റെ പ്രവാചകനായിട്ട് അത് അവനെ കള്ളപ്രവാചകനാക്കിയിരിക്കുന്നു. മൂന്നാമത്തെ ഘട്ടം ഒരു മൃഗമാകുന്നു. വിഗ്രഹാരാധനക്കാരായ റോമിന്റെ പക്കൽ ഉണ്ടായിരുന്ന സകല ശക്തികളും ഈ അന്ത്യകാലത്ത് ഒരു മനുഷ്യന്റെ മേൽ കിരീടധാരണം ചെയ്യപ്പെടുന്നു. എന്തുകൊണ്ടാണെന്നാൽ 7 തലയുള്ള മൃഗം മഹാസർപ്പം സ്വർഗത്തിൽ നിന്ന് തള്ളിക്കളയപ്പെടുകയും ഈ കള്ളപ്രവാചകനിൽ അവതാരമാകുകയും ചെയ്യുന്നു. അവിടെയാകുന്നു ഇത്. അവന്റെ പക്കൽ 7 കിരീടങ്ങളും അവൻ ഭൂമിയിലേക്കും സമുദ്രത്തിന്മേലേക്കും തള്ളിക്കളഞ്ഞ് വലിച്ചെറിയപ്പെട്ടു. നാം എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? ഈ സവാരിക്കാരൻ ആരാണ്? ഈ കുതിരസവാരിക്കാരൻ ആരാണ്? ഇതെന്താകുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? ഇത് സാത്താന്റെ സൂപ്പർമാൻ എന്ന അതിമാനുഷ്യനാകുന്നു. കഴിഞ്ഞ കുറച്ച് രാത്രികൾക്ക് മുമ്പ് ഈ സഭയിൽ ഇപ്പോൾ സന്നിഹിതരായിരിക്കുന്ന 2 സഹോദരന്മാരായ സഹോദരൻ നോർമനും സഹോദരൻ ഫ്രെഡും അവർ പിന്നിലായിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. ഞങ്ങളൊരു വ്യക്തി എതിർ ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നത് കേൾക്കുന്നവനായി പോയിരുന്നു. ഈ വ്യക്തി അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയിൽ അവർക്കുള്ള ഏറ്റവും നല്ല വ്യക്തികളിൽ ഒരുവനും വളരെ പ്രശസ്തി ആർജിച്ച ഒരു മനുഷ്യനുമായിരുന്നു. എതിർ ക്രിസ്തുവിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വ്യാഖ്യാനം ഇപ്രകാരമായിരുന്നു. അതായത്, അവർ ഏതോ തരത്തിൽപ്പെട്ട ഒരു വിറ്റാമിൻ കൊടുത്ത് ഒരു മനുഷ്യന് കൊടുത്തിട്ട് ആ മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് ഈ ജീവനെ ഒരു വലിയ പ്രതിമയിലേക്ക് രൂപാന്തരപ്പെടുത്തിയിട്ട് ഈ പ്രതിമ ഒരു സമയത്ത് ഒരു പട്ടണം മുഴുവൻ കാൽ കീഴാക്കി വരുന്ന ഒരു രൂപമായിരിക്കും. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഒരു വ്യക്തിക്ക് ഇതുപോലൊരു മായാബോധത്തിനടിയിലായിട്ട് ഇപ്രകാരം എങ്ങനെ അത് അവകാശപ്പെടാൻ കഴിയുമെന്ന് നിങ്ങൾക്കൊന്ന് ചിന്തിക്കാൻ കഴിയുമോ? ഇവിടെ ഇതാ ആരാണ് എതിർ ക്രിസ്തു എന്ന് വേദപുസ്തകം പറയുന്നു. ഇതൊരു മനുഷ്യനാകുന്നു. ശ്രദ്ധിക്കുക, ഈ കുതിരസവാരിക്കാരൻ സാത്താന്റെ ആദ്യ മനുഷ്യനായി അവതാരമെടുക്കുന്ന പിശാചല്ലാതെ മറ്റാരുമല്ല. അവനൊരു വിദ്യാസമ്പന്നനായ പ്രതിഭാശാലിയാകുന്നു. ഇപ്പോൾ നിങ്ങളുടെ ചെവികൾ തുറക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ ആശിക്കുന്നു. അധിക നാളുകളായിട്ടില്ല ഒരു ടെലിവിഷൻ പ്രദർശനത്തിൽ കൂടി രാഷ്ട്രപതിയുടെ സ്ഥാനത്തേക്ക് നിൽക്കുന്നതിനു വേണ്ടി അടുത്ത മനുഷ്യനെക്കാളും മിടുക്കനാണോ എന്നറിയാൻ വേണ്ടി അവന്റെ മക്കളിൽ ഒരുവനെ അവർ ശ്രമിച്ചു നോക്കിയിരുന്നു. നോക്കൂ, എന്നാൽ അവൻ വളരെയധികം ജ്ഞാനം നേടിയവനായിരുന്നു. സാത്താനും അതാകുന്നു. അവനത് വിൽക്കാൻ ശ്രമിക്കുന്നു. അവൻ ഹവയ്ക്കത് വിറ്റു. അവൻ നമുക്കും അത് വിറ്റിരിക്കുന്നു. നാം ഒരു അതിമനുഷ്യനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. നമുക്കത് കിട്ടിയിരിക്കുന്നു. ശരി, ലോകം മുഴുവൻ ഒരു അതിമനുഷ്യനെ ആവശ്യപ്പെടുന്നു. അവർക്കത് കിട്ടാൻ പോവുകയാണ്. സഭ ആകാശങ്ങളിലേക്ക് എടുക്കപ്പെട്ട് സാത്താൻ ഭൂമിയിലേക്ക് തള്ളപ്പെടുന്നതുവരെ കാത്തിരിക്കുക. അവൻ മനുഷ്യനിൽ അവതരിക്കും. അത് ശരിയാണ്. വാസ്തവമായും ഈ ജോലി ചെയ്യാൻ പറ്റിയ ഒരു വ്യക്തിയാണ് അവർക്ക് ആവശ്യമായിരിക്കുന്നത്. അവനത് ചെയ്തുകൊള്ളും. വിദ്യാസമ്പന്നൻ, സാത്താന്റെ ആദ്യ മനുഷ്യൻ, വിദ്യാസമ്പന്നനും ബുദ്ധിശാലിയും തന്റെ സ്വന്തമായ വാക്കുകളാൽ സഭയുടെ തത്വസംഹിതകൾ തനിക്ക് സ്വന്തമായി ഉണ്ടാക്കിയവനുമാകുന്നു. അവൻ തന്റെ സഭാസംഘടനയുടെ വെള്ളക്കുതിരപ്പുറത്ത് ജനങ്ങളെ വഞ്ചിക്കുന്നതിന് വേണ്ടി സവാരി ചെയ്യുന്നു. അവൻ ലോകത്തിലുള്ള സകല മതങ്ങളെയും പിടിച്ചടക്കും. എന്തുകൊണ്ടാണെന്നാൽ അവരെല്ലാം സഭകളുടെ സഖ്യമായ ലോകസഭാ സഖ്യത്തിലേക്ക് പോവുകയാണ്. അതിനുവേണ്ടി അവർ സ്വന്തം കെട്ടിടങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞിരിക്കുകയും മറ്റുള്ള കാര്യങ്ങളെല്ലാം അതിന്റെ ക്രമത്തിലാക്കി കഴിഞ്ഞിരിക്കുകയും ചെയ്തിരിക്കുന്നു. ഒരു കാര്യം പോലും ഇനിയും അവശേഷിച്ചിട്ടില്ല. എല്ലാ വിഭാഗീയ സഭകളും ഈ സഭകളുടെ സംയുക്ത സംഘടനയിൽ ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. എന്താണ് ഇതിനെ പിന്താങ്ങുന്നത്? റോമാകുന്നു. അങ്ങനെ പോപ്പ് ഇപ്പോൾ നാം എല്ലാവരും ഒന്നാകുന്നു, നാം എല്ലാവരും ഒന്നു ചേർന്നിട്ട് നമുക്ക് ഒരുമിച്ച് നടക്കാം എന്ന് ആഹ്വാനം ചെയ്യുന്നു. ഈ ജനങ്ങൾ കൂടാതെ പൂർണ്ണ സുവിശേഷകരായി ജനങ്ങളിൽ തന്നെ ചിലർ ഇതുപോലൊരു തീരുമാനമെടുക്കുന്നതിന് വേണ്ടി അവരുടെ സുവിശേഷ സത്യത്തിന്റെ ഉപദേശങ്ങളെ തള്ളിക്കളഞ്ഞ് നിഷേധിച്ചിരിക്കുന്നു. നിങ്ങൾ എന്താണ് ചെയ്തിരിക്കുന്നത്? ഈ വിഭാഗീയ സഭകളുടെ കാര്യത്തിൽ അത്രയും അന്ധരായിട്ട് നിങ്ങൾ സത്യത്തെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. സത്യം അവരുടെ മുമ്പിൽ തുറന്നു വയ്ക്കപ്പെടുകയും അവർ അതിൽ നിന്ന് മാറിപ്പോകുകയും അതിനെ ഉപേക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ അവർക്ക് ഒരു ഭോഷ്ക് വിശ്വസിച്ചിട്ട് അതുമായി നശിച്ചു പോകേണ്ടതിന് വ്യാജത്തിന്റെ വ്യാപാര ശക്തി നൽകപ്പെട്ടിരിക്കുന്നു. ഇതെന്താകുന്നു എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ അതാകുന്നു. എതിർ ക്രിസ്തു ഇതെല്ലാം സ്വന്തമാക്കും. വേദപുസ്തകം പറയുന്നു, അതായത് എല്ലാവരെയും വഞ്ചിക്കും. ലോകസ്ഥാപനത്തിനു മുമ്പേ ഈ മുദ്രകളുടെ അടിയിൽ പേരെഴുതപ്പെടാത്ത എല്ലാ ഭൂവാസികളെയും അവൻ വഞ്ചിക്കും. അതെ, ഇപ്പോൾ വേദപുസ്തകം അവൻ ഇപ്രകാരം വഞ്ചിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നുവെങ്കിൽ അവനത് ചെയ്തിരിക്കുന്നു. അവർ പറയും, കൊള്ളാം, ഞങ്ങൾ ഇന്ന സഭയിൽ അംഗമാണ്, അവിടെയാണ് നിങ്ങൾ. അതെ, അത് ശരി തന്നെയാകുന്നു. ഇതതേ വേശ്യാസ്ഥാപനം തന്നെയാകുന്നു. ഇതാദിയിൽ ആരംഭിച്ച അതേ സമ്പ്രദായമായ ഈ എതിർ ക്രിസ്തു അന്ത്യം വരെയുമാകുന്നു. അതിനുവേണ്ടി ഞാൻ കേൾക്കും. എന്നാൽ സത്യം ഇതാകുന്നു. ഞാനിത് പ്രതീക്ഷിക്കുന്നു. ആമേൻ. ഇപ്പോൾ ശ്രദ്ധിക്കുക, അവൻ പിടിച്ചടക്കും. ഇപ്പോൾ തന്നെ മിക്കവാറും അവൻ എല്ലാം അവന്റെ കയ്യിലാക്കിയിരിക്കുന്നു. അവൻ ഇപ്പോഴും എതിർ ക്രിസ്തു തന്നെയായിട്ട് മൃഗമായി തീരുന്നതിന് മുമ്പാകുന്നു. നിങ്ങൾ ക്രൂരമായ ശിക്ഷയെപ്പറ്റിയാണോ പറയുന്നത്? നിങ്ങൾ കാത്തിരിക്കുക. ഈ ഭൂമിയിൽ അവശേഷിക്കാൻ പോകുന്നവർ എന്തിലൊക്കെ കൂടെയാണ് കടന്നു പോകുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുക. ഹാ, അതെ, അവിടെ കരച്ചിലും നിലവിളിയും പല്ലുകിടിയും ഉണ്ടാകും. കാരണം മഹാസർപ്പമായ റോം ഭൂമിയിൽ ശേഷിച്ചിരിക്കുന്ന സ്ത്രീയുടെ സന്തതിയുമായി യുദ്ധം ചെയ്യുന്നതിന് വായിൽ നിന്ന് വെള്ളം ചാടിച്ചു. അത് തെരഞ്ഞെടുക്കപ്പെട്ട മണവാട്ടി എടുക്കപ്പെട്ട ശേഷം ഭൂമിയിൽ അവശേഷിച്ചിരുന്നവരാകുന്നു. അങ്ങനെ മഹാസർപ്പം കടന്നു വരാൻ ആഗ്രഹിക്കാത്ത ശേഷിപ്പുള്ളവരെ വേട്ടയാടി അവരോട് യുദ്ധം ചെയ്തു. കഴിയുമെങ്കിൽ യഥാർത്ഥ സഭ അതിൽ കൂടെ കടന്നുപോകുമായിരുന്നു. എന്നാൽ നിങ്ങൾ നോക്കൂ, അവർ ക്രിസ്തുവിന്റെ കൃപയാൽ ഈ രക്തത്തിന് കീഴിലായിട്ട് യാതൊരു ഉപദ്രവകാലത്തിലും കൂടെ കടന്നുപോകാൻ കഴിയില്ല. അവർക്ക് യാതൊരു ഉപദ്രവകാലവുമില്ല. അടുത്ത കാര്യം സഭയ്ക്ക് സംഭവിക്കാൻ പോകുന്നത് മേഘങ്ങളിലേക്കുള്ള എടുക്കപ്പെടലാകുന്നു. ആമേൻ, ആമേൻ. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. ഓ, ഞാനിത് എത്രമാത്രം ഇഷ്ടപ്പെടുന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, നാം ഇപ്പോൾ ജയിപ്പാനായി പുറപ്പെട്ട അവൻ എന്താണ് ചെയ്യാൻ പോകുന്നതിനെ കുറിച്ച് പറയുകയായിരുന്നു. അവൻ യഥാർത്ഥത്തിൽ ജയിപ്പാനായി പോവുകയാണ്. അവനത് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അവനെല്ലാം കൂടി തുന്നിക്കൂട്ടി കഴിഞ്ഞിരിക്കുന്നു. അത്രമാത്രം, അവനവരുടെ ദുർലാഭത്താൽ ഉണ്ടാക്കിയ പണമെല്ലാം കൂടി തുന്നിക്കൂട്ടിയെടുക്കും. അത് കൃത്യമായും ശരിയാണ്. അവർ ദൈവത്തെക്കാൾ കൂടുതൽ പണത്തെ സ്നേഹിക്കുന്നു. എല്ലാമായിട്ട് അവർ ചിന്തിക്കുന്നത് അവന്റെ പക്കൽ എത്ര പണമുണ്ട് എന്നതിനെ കുറിച്ചാണ്. എന്താകുന്നു ഇത്? നിങ്ങൾക്കറിയാമോ, വളരെയധികം പ്രാവശ്യം ഈ കാര്യം ഇപ്രകാരം പറയപ്പെട്ടിരിക്കുന്നു. അതായത്, സഭയ്ക്ക് പണം നൽകുക, സഭ ലോകത്തിന് വിപ്ലവകരമായ പരിവർത്തനം നടത്തും. സഭയ്ക്ക് പണം നൽകുക, സഭ സുവിശേഷ പ്രവർത്തകരെ ലോകത്തെല്ലായിടത്തും അയക്കും. എന്നിട്ട് സഭ എന്തു ചെയ്യും? സഭ ലോകത്തെ ക്രിസ്തുവിന് വേണ്ടി പിടിച്ചടക്കും. എന്റെ പാവം പിടിച്ച കുരുടനായ സ്നേഹിത, ഞാൻ നിന്നോട് ചില കാര്യങ്ങൾ പറയട്ടെ. ഈ ലോകത്തെ പണം കൊണ്ടല്ല ജയിച്ചിരിക്കുന്നത്, എന്നാൽ യേശു ക്രിസ്തുവിന്റെ രക്തത്താലാകുന്നു. ദൈവത്തിന് ധൈര്യശാലികളായ മനുഷ്യരെ കൊടുക്കുകയും അവർ ജീവിച്ചാലും മരിച്ചാലും ആ വചനത്തിൽ തന്നെ അവിടെ നിൽക്കും. അതാണ് ജയം പ്രാപിക്കുന്നത്. ഹാ, അതെ, ഒരു കാര്യത്തിന് മാത്രമേ ജയം പ്രാപിക്കാൻ കഴിയുകയുള്ളൂ. അത് ലോകസ്ഥാപനം മുമ്പേ കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടുള്ളവരാകുന്നു. ആ ഒരു കാര്യം മാത്രമേ ഇത് കേൾക്കുകയുള്ളൂ. പണത്തിന് ഇതുമായിട്ട് യാതൊന്നും ചെയ്യാനില്ല. അതവരെ കൂടുതൽ അവരുടെ സഭാസംഘടനകളുടെ സമ്പ്രദായത്തിലേക്ക് അകറ്റുന്നു. നമുക്ക് നോക്കാം. അതെ, അവനൊരു വിദ്യാസമ്പന്നനായ പ്രതിഭാശാലിയായിരിക്കും. അവൻ മെടുക്കനായിരിക്കും. അവന്റെ ചുറ്റുമായി അവന്റെ മക്കളെല്ലാം മെടുക്കരും. PhDയും LLDയും ഇരട്ട LLDയും QSDയും ABCD EF തൊട്ട് Z വരെ ബിരുദമുള്ളവരുമായിരിക്കും. അവർക്കതെല്ലാം വലിയ മെടുക്കായിരിക്കും. എന്തുകൊണ്ടാണ്? അവയെല്ലാം സാത്താന്റെ ക്രമപ്രകാരമായ കാര്യങ്ങളാകുന്നു. കൌശല്യത്തോടുകൂടിയ തന്ത്രങ്ങൾ വേദപുസ്തകത്തിനെതിരായിട്ട് അത് സാത്താന്റേതാകുന്നു. ശരിക്കും അത് തന്നെയാണ് അവൻ ഹവയോട് ചെയ്തത്. ഹവ പറഞ്ഞു, ഓ അങ്ങനെ ഞങ്ങൾ ചെയ്യരുതെന്ന് ദൈവം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്ന് എഴുതിയിരിക്കുന്നു. അവൻ പറഞ്ഞു, നിൽക്കൂ, തീർച്ചയായും ദൈവം അങ്ങനെ ചെയ്യുകയില്ല. ഞാൻ നിന്റെ കണ്ണു തുറന്ന് നിനക്ക് കുറച്ച് ജ്ഞാനം നൽകാം. അങ്ങനെ അവൾക്കത് കിട്ടി. നാം അവനെ ആഗ്രഹിക്കുകയായിരുന്നു. നമുക്കും ഈ രാജ്യത്തിനും അവനെ കിട്ടിയിരിക്കുന്നു. ശ്രദ്ധിക്കുക, അവൻ ഈ ലോകത്തെ മുഴുവൻ മതങ്ങളെയും പിടിച്ചടക്കും. അവൻ ജയം പ്രാപിച്ച് ദാനിയലിന്റെ ജനങ്ങളുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കും. ഇവിടെ ഇതാ അന്യജാതികൾക്കും ദാനിയലിന്റെ ജനമായ യഹൂദന്മാർക്കും രണ്ടു കൂട്ടർക്കും വേണ്ടി അവസാനത്തെ ആഴ്ചയിലായിരിക്കുന്നു. ഇവിടെ ഇതാ അത് ബോർഡിൽ വരച്ചു കാണിക്കുക പോലും ചെയ്തിരിക്കുന്നു. അത് എവിടെ നിന്നാണെന്നുള്ളത് പരിപൂർണമായും നിങ്ങൾ കണ്ടിരിക്കുന്നു. ദൈവത്തിന് നന്ദി ഉണ്ടാകട്ടെ. അവിടെയാകുന്നു അവൻ. ആ സഭാസംഘടനയുടെ സമ്പ്രദായം പിശാചിന്റേതാകുന്നു. ആ കാര്യത്തിൽ കൂട്ടിച്ചേർത്തൊന്നും പറഞ്ഞിട്ടില്ല. നോക്കൂ, കൃത്യമായും അത് പിശാചിന്റെ വേരാകുന്നു. ഇപ്പോൾ ജനങ്ങളെക്കുറിച്ചല്ല, അവിടെയുള്ള ജനങ്ങളെക്കുറിച്ചല്ല പറയുന്നത്. അവരിൽ അധികം പേരും ദൈവമക്കളാകുന്നു. എന്നാൽ നിങ്ങൾക്കറിയാമോ, നാം ഈ കാഹളനാദത്തിന്റെ വിഷയത്തിൽ എത്തുന്നതുവരെ അടുത്ത വട്ടം ഞാൻ കടന്നു വരുമ്പോൾ കാഹളനാദങ്ങളെക്കുറിച്ച് എടുക്കാൻ ആഗ്രഹിക്കുന്നു. ഓർക്കുക, അവസാനത്തെ ദൂതന്റെ സന്ദേശത്തിൽ ആ മൂന്നാമത്തെ ദൂതൻ കടന്നു വരും. എന്റെ ജനമായുള്ളവരെ, അവളെ വിട്ടു പോരുവീൻ. ആ ദൂതൻ പറക്കുമ്പോൾ അതേസമയത്ത് തന്നെ ആ സന്ദേശം ഇവിടെ അവസാനത്തെ കാഹളത്തിനും അവസാനത്തെ ദൂതന്റെ സന്ദേശത്തിനും വേണ്ടി വന്നിട്ട് അവസാനത്തെ മുദ്ര തുറക്കപ്പെടുന്നു. ഒരേ സമയത്ത് തന്നെയാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അതേ ശ്രീമാൻ, ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കുകയും കാലം നിത്യതയിലേക്ക് പോവുകയും ചെയ്യുന്നു. ഇപ്പോൾ എന്താകുന്നു? ഈ സവാരിക്കാരൻ ജയം നേടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇതിനുശേഷം ഞാൻ സമാപിപ്പിക്കുന്നതാണ്. അപ്പോൾ ദൈവവും ചില കാര്യങ്ങളെല്ലാം ചെയ്യാൻ പോകുന്നത്. നമുക്കിവിടെ സാത്താന് മുഴുവനായ പ്രശംസയും കൊടുക്കേണ്ട ആവശ്യമില്ല. നോക്കൂ, നമുക്ക് അവനെക്കുറിച്ച് മാത്രമായി സംസാരിക്കേണ്ടതിന്റെ ആവശ്യമില്ല. ഈ മഹത്തായ കാര്യം അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അതായത് ഈ വിഭാഗീയ സഭാസംഘടനകൾ ഈ വലിയ പ്രസ്ഥാനത്തിലേക്ക് ഒരുമിച്ചുകൂടി ഒരു ഐക്യത്തിലായി തീരുകയും അതിനാൽ അവർക്കെല്ലാം കൂടി ഒരുമിച്ചുകൂടി കമ്മ്യൂണിസത്തിനെതിരായി നിൽക്കാൻ കഴിയും. എന്നാൽ ദൈവം കമ്മ്യൂണിസത്തെ ഉയർത്തിയത് ഈ ഐക്യത്തെ പിടിച്ചടക്കുന്നതിനായിരുന്നു എന്ന് അവർ അറിയാതെ പോകുന്നു. തീർച്ചയായും റഷ്യയിൽ കമ്മ്യൂണിസം ഉയർന്നു വരാൻ ഇടയാക്കിയത് എന്തായിരുന്നു? റോമൻ സഭയുടെയും ബാക്കിയുള്ളവരുടെയും അശുദ്ധിയുടെ കാരണത്താലായിരുന്നു. അവർ റഷ്യയിൽ ജനങ്ങളുടെ പണം മുഴുവൻ എടുത്തിട്ട് അവർക്ക് യാതൊന്നും കൊടുക്കാതെ അവരെ പട്ടിണിക്കിട്ട് മരിക്കുന്നതിനിടയാക്കുകയും അതിനു പകരം അവർ അതുമായി ബാക്കിയുള്ള ലോകത്തെ പോലെ ജീവിക്കുകയും ചെയ്തു. അധിക നാളുകളായിട്ടില്ല, ഞാൻ മെക്സിക്കോയിലായിരുന്നപ്പോൾ അവിടെയുള്ള ദരിദ്രരായ കുട്ടികളെ കണ്ടിരുന്നു. ഏതൊരു കത്തോലിക്ക രാജ്യവും സ്വയം പര്യാപ്തതയുള്ളവരെയല്ല. അവരിൽ ഒരൊറ്റ രാജ്യം പോലുമില്ല. എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എന്നോട് പറയുക, എങ്കിൽ എവിടെയാണെന്ന് എനിക്ക് കാണിച്ചു തരിക. കത്തോലിക്ക സഭയാൽ നിയന്ത്രിക്കപ്പെടുന്ന ഏതൊരു രാജ്യത്തിനും സ്വയം അവരെ തന്നെ പിന്താങ്ങുന്നതിന് കഴിവില്ല. ഫ്രാൻസും ഇറ്റലിയും ബാക്കിയുള്ളവരും മെക്സിക്കോയും അങ്ങനെ എവിടെയെല്ലാം നിങ്ങൾ പോയാലും അവർ ആരും തന്നെ സ്വയം പിന്താങ്ങുന്നവരല്ല. എന്തുകൊണ്ടാണ്? അവരുടെ പക്കലുള്ളതെല്ലാം സഭയെടുത്തിരിക്കുന്നു. ആ കാരണത്താലാണ് റഷ്യ അവരെ ചവിട്ടി പുറത്താക്കിയത്. എന്താണ് സംഭവിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. ഞാനിത് സ്വയം അറിയുന്ന കാര്യമാകുന്നു. ഇത് സംഭവിക്കുമ്പോൾ ഞാൻ അവിടെ നിന്നിരുന്നു. നിങ്ങൾ വിചാരിക്കും ഒരു സുവർണ ജൂബിലി ആഘോഷം കൊണ്ടാടുകയാണ്. മണികൾ അടിക്കുന്ന ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. ഇവിടെ ഇതാ ഒരു പാവപ്പെട്ട സ്ത്രീ തെരുവിൽ കൂടി ഇഴഞ്ഞു വരുന്നു. അവളോടൊപ്പം ഒരു പിതാവ് ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് രണ്ടു മൂന്ന് കുട്ടികൾ കരഞ്ഞുകൊണ്ടുവരുന്നു. അവൾ മരിച്ചുപോയ ഏതോ ഒരു സ്ത്രീക്ക് വേണ്ടി പ്രായച്ചിത്തം നടത്തുകയായിരുന്നു. അങ്ങനെ ചെയ്യുന്നതിൽ കൂടി അവൾ സ്വർഗത്തിൽ പോകുമെന്ന് വിചാരിച്ചിരുന്നു. ഓ, എന്തൊരു ദയനീയമായ കാര്യമായിരുന്നു. അതിനുശേഷം അവിടെ നിന്നുകൊണ്ട് മറ്റൊരു കാര്യം ഇതാ വരുന്നത് ഞാൻ കണ്ടിരുന്നു. അവരുടെ സാമ്പത്തിക നില വളരെ മോശമായി പാലിക്കപ്പെട്ടിരുന്നു. അവർക്കുണ്ടായിരുന്നതെല്ലാം സഭക്കാർ എടുത്തിരുന്നു. ഇവിടെ ഇതാ ഒരു പാഞ്ചോ വരുന്നു. പാഞ്ചോ എന്ന് വെച്ചാൽ ഒരുപക്ഷെ ഫ്രാങ്ക് എന്നർത്ഥമാകുന്നു. അയാൾ അവിടേക്ക് വന്നുകൊണ്ടിരുന്നു. അവനൊരു കല്ലാശാരിയാണ്. അവൻ ഒരാഴ്ച 20 പൈസ സമ്പാദിക്കുന്നു. അവൻ ഒരു ജോഡി ചെരുപ്പ് വാങ്ങണമെങ്കിൽ ആ 20 പൈസ മുഴുവനും കൊടുക്കേണ്ടി വരും. അവരുടെ സാമ്പത്തിക നില അതായിരുന്നു. എന്നാൽ ഇപ്പോൾ അവനൊരു ഇഷ്ടികപ്പണി ചെയ്യുന്ന മേശരിയായിരിക്കെ ഒരാഴ്ചയിൽ 20 പൈസ സമ്പാദിക്കുന്നു എന്ന് നമുക്ക് പറയാം. അവൻ എത്രയാണ് സമ്പാദിക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്നാലും അതുപോലെയുള്ള ഒരു സാമ്പത്തിക നിലയാണ് അവിടെ അവർ പാലിച്ചിരുന്നതെന്ന് പറയാം. ഇപ്പോൾ ശ്രദ്ധിക്കുക, അവൻ 20 പൈസ ഒരാഴ്ച സമ്പാദിക്കുന്നു. ഇവിടെ ഇതാ ചിക്കോ എന്ന് വെച്ചാൽ ചെറിയവൻ വരുന്നു. അവൻ ആഴ്ചയിൽ 5 പൈസന് വേണ്ടി പണിയുന്നു. അവന് 10 കുഞ്ഞുങ്ങളെ പോറ്റുന്നതിന് വേണ്ടിയുണ്ട്. എന്നാൽ അവന്റെ 5 പൈസും അല്ലെങ്കിൽ അതിൽ 4 അവന്റെ പാപങ്ങൾക്ക് വേണ്ടി $1,00,000 വിലമതിക്കുന്ന സ്വർണ അൾത്താരയിൽ കുറച്ച് മെഴുകുതിരി വാങ്ങിച്ച് കത്തിക്കുന്നതിന് ആരെങ്കിലും അവന്റെ വാതിൽ മുട്ടുന്നുണ്ടായിരിക്കും. അവിടെയാണ് നിങ്ങൾ. അതാണ് സാമ്പത്തിക നില. അതുപോലെയാണ് ഈ രാജ്യങ്ങളെല്ലാം ആയിരിക്കുന്നത്. ഈ കാര്യം അതെല്ലാം കൈക്കലാക്കുന്നു. സഭയെ അതെല്ലാം കൈക്കലാക്കുന്നു. അവളുടെ പക്കൽ അതെല്ലാം ആയിരിക്കുന്നു. അത്രമാത്രം. അങ്ങനെ അവൾ യഹൂദന്മാരുടെ പണവുമായിട്ട് ഈ ഉടമ്പടിയിൽ വേദപുസ്തകം പറഞ്ഞിരിക്കുന്നതുപോലെ അവർ മുഴുവൻ കാര്യവും കൈയിലാക്കും. അതിനുശേഷം അവനൊരു മൃഗമാകുന്നു. അവൻ തന്റെ ഉടമ്പടിയെ തകർത്തിട്ട് എല്ലാം കവർന്നുകൊണ്ടുപോകും. സ്ത്രീയുടെ ശേഷിപ്പുള്ള സന്തതിയെ അവൻ ഇപ്രകാരം വലിച്ചു കയറും. എന്നിട്ട് അവൻ തന്റെ വായിൽ നിന്ന് വെള്ളം ചാടിച്ച് അവരുമായി യുദ്ധത്തിലാകും. അവിടെ കരച്ചിലും നിലവിളിയും പല്ലുകടിയും ഉണ്ടാകും. നോക്കൂ, അതേസമയം മണവാട്ടി മഹത്വത്തിൽ വിവാഹിതയാകും. സ്നേഹിത, ഇത് വിട്ടുകളയരുത്. ദൈവം എന്നെ സഹായിക്കട്ടെ. ഞാൻ അവിടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി എന്ത് വില കൊടുക്കേണ്ടി വന്നാലും കാര്യമില്ല. ഞാൻ അവിടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് അല്ലെങ്കിൽ ഇത് സംഭവിക്കുന്നതിന് തൊട്ടു മുമ്പ് എന്ന് പറയുന്നതാണ് ശരി. അപ്പോൾ ഈ ഭൂമിയിൽ വിവാഹീയ സഭക്കാരുടെ മനസാക്ഷിയുടെ ശങ്കകൾ അവരുടെ മതസംഹിതകളുടെ വ്യത്യസ്തതകളെ കുറിച്ച് തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നമുക്കൊരു സത്യപ്രവാചകനെ സത്യത്തിന്റെ ഒരു സന്ദേശമായി അയക്കുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അത് ദൈവത്തിന്റെ യഥാർത്ഥ വചനത്തിലേക്കും പിതാക്കന്മാരുടെ വിശ്വാസത്തിലേക്കും തിരിച്ച് ജനങ്ങളുടെ ഇടയിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ കൊണ്ടുവരുന്നതിനും ആ ശക്തി അവളെ ഈ കാര്യങ്ങൾക്ക് മേലെ ഉയർത്തി അതേ സമയത്ത് തന്നെ ആകാശങ്ങളിലേക്ക് എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. അതെ, അതേ വചനം തന്നെ യേശു ക്രിസ്തു ഇന്നലെ ബിന്ദു എന്നേക്കും അനന്യനാണെന്ന് ന്യായീകരിച്ച് കാണിക്കും. ഇതാ ലോക അവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെയായിരുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെയും നിങ്ങൾ ചെയ്യും, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. കുറഞ്ഞൊന്ന് കഴിഞ്ഞാൽ അവർ എന്നെ കാണുകയില്ല, കാരണം അവർ സഭാസംഘടനകൾ ഉണ്ടാക്കിയിട്ട് ചിതറിപ്പോകും. നിങ്ങളോ എന്നെ കാണും, ഞാൻ നിങ്ങളോട് കൂടെയും ലോകാവസാനത്തോളം നിങ്ങളുടെ ഉള്ളിലുമായിരിക്കും. ലോകാവസാനം ദൈവക്രോധം ഈ ഭൂമിയിൽ ചൊരിയപ്പെടും എന്നവൻ പറഞ്ഞിരിക്കുന്നു. അവിടെയാണ് നിങ്ങൾ. ഓ ദൈവമേ, ആരാണ് ഈ വെള്ളക്കുതിരപ്പുറത്ത് കയറിപ്പോകുന്നവൻ? നിങ്ങൾ കുരുടരല്ലോ, ഇതാരാകുന്നുവെന്ന് നിങ്ങൾ കണ്ടിരിക്കുന്നു. ഇതാ എതിർ ക്രിസ്തുവാകുന്നു. ആ ചതിക്കുന്ന ആത്മാവ് ഇപ്പോൾ അവരുടെ ഇടയിൽ പുറപ്പെട്ടു ചെന്ന് നുഴഞ്ഞു കയറിയിരിക്കുന്നു. അതിനുശേഷം നോക്കൂ, ദൈവം അത് നമുക്ക് വീണ്ടും വീണ്ടും കാണിച്ചു തരുന്നു. അവൻ അമ്പുകളില്ലാതെ വെറും വില്ലുമായി ഒരു വെള്ളക്കുതിരപ്പുറത്ത് കയറിപ്പോകുന്ന ഒരു മനുഷ്യനായി ദൈവം തമ്മെ ഇത് കാണിച്ചിരിക്കുന്നു. അവനൊരു കബളിപ്പുകാരനാണ്, അവന് യാതൊരു ശക്തിയുമില്ല. സഭയുടെ ശക്തി എന്ന് നിങ്ങൾ പറഞ്ഞേക്കാം, എവിടെയാകുന്നു അത്? അവർ എന്താണ് ചെയ്യുന്നത്? ഞങ്ങൾ യഥാർത്ഥ സഭയാകുന്നു എന്നവർ പറയും. യഥാർത്ഥ സഭ ഭൂതങ്ങളെ പുറത്താക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും മരിച്ചവരെ ഏൽപ്പിക്കുകയും ദർശനങ്ങൾ കാണുകയും അതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു. ഇപ്പോൾ അതെവിടെയാണ്? നോക്കൂ, അമ്പുകളില്ലാത്ത വില്ലുമായി അതൊരു കബളിപ്പുകാരനാകുന്നു. അതെ, അത് ശരിയാണ്. എന്നാൽ നിങ്ങൾ നോക്കൂ, ക്രിസ്തു വരുമ്പോൾ മിന്നൽ പിണർ പോലെ ഒരു മൂർച്ചയുള്ള വാൾ അവന്റെ വായിൽ നിന്ന് പുറപ്പെടുന്നു. അത് പുറപ്പെട്ടുപോയി അവന്റെ ശത്രുക്കളെ സംഹരിക്കുകയും പിശാചിനെ തള്ളി പുറത്താക്കുകയും ചെയ്തു. അതെല്ലാത്തിനെയും വെട്ടിക്കളയുന്നു. അവൻ വരുമ്പോൾ അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുകയും ദൈവവചനമെന്ന് അവന്റെ തുടമേൽ എഴുതിയിരിക്കുന്നു. ആമേൻ. ഇവിടെ ഇതാ അവൻ തന്റെ സൈന്യവുമായി സ്വർഗത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു. വെള്ളക്കുതിരപ്പുറത്ത് കയറിപ്പോയവൻ എല്ലാ സമയത്തും ഈ ഭൂമിയിലായിരുന്നു. അവൻ എതിർ ക്രിസ്തുവിൽ നിന്ന് മാറും. അങ്ങനെ അവൻ ചെയ്തിട്ട് അവൻ ഒരു കള്ളപ്രവാചകനായി തീരുന്നു. നോക്കൂ, അവൻ ആദ്യം ഒരു എതിർ ക്രിസ്തുവായി തുടങ്ങി, അതിനാത്മാവായിരുന്നു. അതിനുശേഷം അവൻ ഒരു കള്ളപ്രവാചകനായി മാറി. അതിനുശേഷം പിന്നീട് പിശാജ് സ്വർഗത്തിൽ നിന്നും തള്ളിക്കളയപ്പെട്ട ശേഷം അവൻ പിശാജിന്റെ അവതാരമായി മാറുന്നു. മൂന്ന് ഘട്ടങ്ങളാകുന്നു. ഒന്നാമതായി അവനൊരു പിശാചാകുന്നു, പിശാചിന്റെ ആത്മാവായി അവൻ തുടങ്ങുന്നു. അതിനുശേഷം കള്ള ഉപദേശത്തിന്റെ ഉപദേഷ്ടാവായ കള്ളപ്രവാചകനാകുന്നു. അടുത്തതായി പിശാജ് തന്നെ സ്വയം പിശാചിന്റെ മനുഷ്യാവതാരമാകുന്നു. നോക്കൂ, അവൻ അവിടെയാകുന്നു. പരിശുദ്ധാത്മാവ് മേലേക്ക് പോകുകയും അതേസമയത്ത് തന്നെ ഈ പിശാജ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് തള്ളിക്കളയപ്പെട്ട് ഒരു മനുഷ്യനിൽ അവതാരമായി തീരുന്നു. ആമേൻ. ഹോ ദൈവമേ, എന്തൊരു സമയമാകുന്നു. നാളെ രാത്രിയിൽ ദൈവം അനുവദിക്കുന്ന പക്ഷം രണ്ടാമത്തെ മുദ്രയായിരിക്കും. നിങ്ങൾ അവനെ സ്നേഹിക്കുന്നുണ്ടോ? ഇപ്പോൾ നിങ്ങൾ ഇത് വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ ടേപ്പുകൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് നിർത്തിയിരിക്കുന്നു. ഞാൻ അതിൽ നിന്നും ഇപ്പോൾ കേൾക്കാൻ പോകുകയാണ്. നിങ്ങൾ അതറിയുന്നു. നോക്കൂ, എന്നാൽ ഞാനത് പ്രതീക്ഷിക്കുന്നു. സഹോദര, ഞാനൊരു കാര്യം കൂടി നിങ്ങളോട് പറയട്ടെ. ഞാനതിപ്പോൾ അറിയുന്നു, എന്റെ ജീവിതത്തിൽ ഒരു വട്ടം ഈ ആത്മാവ് ആ വിഭാഗീയ സഭകൾക്കെതിരായി എല്ലായ്പ്പോഴും എനിക്ക് മുന്നറിയിപ്പ് എന്തുകൊണ്ടാണ് നൽകിയിരുന്നത്. ഈ കാര്യങ്ങളെ എനിക്ക് കാണിച്ചു തന്നിരിക്കുന്നതിൽ ഞാൻ ദൈവമായ കർത്താവിനോട് നന്ദിയുള്ളവനാകുന്നു. ഇത് സത്യമാണെന്ന് ഞാൻ അറിയുന്നു. ഇതിപ്പോൾ ഇതാ ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ ഇതാ ആ കുതിരപ്പുറത്തെ സവാരിക്കാരൻ സഭാകാലഘട്ടങ്ങളിൽ കൂടി സഞ്ചരിച്ചു വന്ന് അവസാനം അവൻ പൂർണ്ണമായി അവനെ തന്നെ അവന് കഴിയാവുന്നിടത്തോളം നേരെ ഇവിടെയായി വെളിപ്പെടുത്തിയിരിക്കുന്നു. നോക്കൂ, ഇതവനാകുന്നു. ഇപ്പോൾ നാം ഈ കാര്യത്തിൽ വഞ്ചിക്കപ്പെട്ടിട്ടില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകൾ തുറന്നിരിക്കുന്നു. അതുപോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് അകന്ന് മാറി നിന്നുകൊള്ളുക. നിന്റെ കർത്താവിനെ പൂർണ്ണമായി ഹൃദയത്തോടെ സ്നേഹിക്കുകയും അവനോടൊപ്പം തന്നെ നിൽക്കുകയും ചെയ്യുക. അതേ ശ്രീമാൻ, ബാബിലോണിനെ വിട്ടുപോരുവീൻ. മൂന്ന് കാര്യങ്ങളാകുന്നു: വചനത്താൽ തെളിയിക്കപ്പെടുകയും ഒരു ചിത്രത്താൽ കാണിക്കപ്പെടുകയും ആത്മാവിന്റെ പ്രവൃത്തികളാൽ വെളിപ്പെടുകയും ഇത് വചനമാണെന്ന് ന്യായീകരിക്കുകയും ചെയ്യുന്നു. കർത്താവെ, ആ വചനം ഈ തുവാലകളുടെ മേൽ വരാനിടയാക്കണമേ. രോഗികളെ സൌഖ്യമാക്കണമേ. കർത്താവെ, രോഗികളായി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഓരോ വ്യക്തിയും സൌഖ്യമാക്കണമേ. കൂടാതെ പുറത്തായി എഴുതുകയും വിളിക്കുകയും ചെയ്യുന്നവരെ സൌഖ്യമാക്കണമേ. പിതാവെ, ഈ നാഴികയിൽ മറ്റൊരു രോഗശാന്തി ഇപ്പോൾ തന്നെ ചെയ്തിരിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. ആ രോഗശാന്തിയുടെ ശുശ്രൂഷയ്ക്കായി ഞങ്ങൾ തുടരുന്നു. എന്നാൽ കർത്താവെ, ഇതാ പ്രാണന് വേണ്ടിയായിട്ട് കർത്താവെ അതിന്റെ ക്രമത്തിൽ അതിനെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ കാര്യങ്ങൾ വരേണ്ടത് ആവശ്യമായിരിക്കുന്നു. ദൈവമേ, ഇപ്പോൾ പറയപ്പെട്ടിരിക്കുന്ന ഈ കാര്യങ്ങളെടുത്ത് നിന്റെ ജനങ്ങൾക്ക് വാസ്തവമാക്കി തീർക്കാൻ ഇടയാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരത് കാണുന്നതിനിടയാക്കണമേ. സമയത്തിനു വേണ്ടി ജരിക്കമുണ്ടായിരിക്കെ പിതാവെ നീ അതറിയുന്നുവല്ലോ. അതുകൊണ്ട് വളരെയധികം കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയും പരിശുദ്ധാത്മാവ് അതെടുത്ത് ഹൃദയങ്ങളിലേക്ക് വെളിപ്പെടുത്തുവാനിടയാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. തിരുവെഴുത്തുകളെ കുറിച്ചെടുത്തിരിക്കുന്നവർ അവയെ പഠിക്കുവാനിടയാക്കണമേ. ടേപ്പുകൾ ഉണ്ടാക്കിയോ അല്ലെങ്കിൽ ടേപ്പുകൾ കേൾക്കുകയോ ചെയ്യുന്നവരെ അവരത് പഠിക്കാനിടയാക്കണമേ. അവരുടെ സ്വന്തം വ്യാഖ്യാനം അതിന്മേലിടാതെ എന്നാൽ വചനത്തെ പഠിക്കുവാൻ ഇപ്പോൾ ഇടയാക്കണമേ. പിതാവ് ഇത് അനുവദിച്ചു തരണമേ. യേശുവിന്റെ നാമത്തിൽ ഇതെല്ലാം നിനക്കായി നിന്റെ മഹിമയ്ക്കായി ഞാൻ സമർപ്പിക്കുന്നു. ആമേൻ. ആമേൻ. ഓ, നിനക്ക് നന്ദിയുണ്ടായിരിക്കട്ടെ. ഹോ, ആരെങ്കിലും ഇവിടെ അവന്റെ ക്ഷമയെ അറിയാത്തവരായി ഉണ്ടെങ്കിൽ ഇപ്പോൾ അത് അറിഞ്ഞുകൊള്ളുക. ആ നേരായ ശക്തിയേറിയ ശാസനയെ കേട്ടില്ലേ? നിങ്ങളെപ്പോഴെങ്കിലും അവനിലേക്ക് കൂടുതലായി എടുക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനു ശേഷമുള്ള ദിവസങ്ങൾക്ക് വേണ്ടി അതിപ്പോൾ ചെയ്യുക. ഇതാ മുദ്രകളെ പൊട്ടിക്കുന്നതായിരുന്നെങ്കിൽ എന്തായിരുന്നേനെ? ഇത് കഴിഞ്ഞ ദിവസം എന്നെ ഭൂമിയിൽ നിന്നും മിക്കവാറും ഒരു പൊട്ടിത്തെറി പോലെ മൂന്ന് സാക്ഷികൾ അടുത്തായി നിൽക്കുമ്പോൾ ഉണ്ടായിട്ട് എന്നെ എടുത്തുകൊണ്ട് പോകുന്നതിന് വേണ്ടി അയക്കപ്പെട്ട ആ ദൂതനായിരുന്നെങ്കിൽ എന്തായിരുന്നേനെ? അവിടെ ഒരു വിസ്ഫോടനമുണ്ടാകുമെന്നും അതെന്നെ മിക്കവാറും ഉയരത്തിലേക്ക് അയക്കുമെന്നും ഞാൻ പോകുന്നതിന് മുമ്പ് നിങ്ങളോട് പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ ഏഴ് ദൂതന്മാരാൽ എടുക്കപ്പെടുകയും കിഴക്കോട്ട് വരികയും ചെയ്തു. ആ കാര്യം എന്നെ ഭൂമിയിൽ നിന്നും കുലുക്കിക്കളഞ്ഞതുപോലെയായിരുന്നു. അത് ശരിയല്ലേ സഹോദരൻ നോർമാൻ? സഹോദരൻ ഫ്രെഡ്സ് ഓത്മാൻ, ട്യൂസണിന് മേലെയായി ഇത് സംഭവിക്കുമ്പോൾ നിങ്ങൾ അവിടെ നിൽപ്പുണ്ടായിരുന്നില്ലേ? എന്റെ വസ്ത്രങ്ങളിൽ നിന്നും ഞെരിഞ്ഞിൽ മുള്ള് പരുക്കിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ എന്ന് കൃത്യമായും ആ ദർശനത്തിൽ പറഞ്ഞിരുന്നു. അത് ട്യൂസണിന് തെക്ക് ഭാഗത്തായിരുന്നു. അത് ശരിയാണെങ്കിൽ സഹോദരൻ ഫ്രെഡ്, സഹോദരൻ നോർമാൻ, നിങ്ങളുടെ കൈകളെ ഉയർത്തുക. അവിടെ അത് അവർ നിൽക്കുന്നു. നിങ്ങളുടെ കാലുകൾ എഴുന്നേറ്റ് നിൽക്കുക. അതിനാൽ നിങ്ങളൊരു സാക്ഷിയായി അവിടെ ഉണ്ടായിരുന്നുവെന്ന് ജനങ്ങൾക്ക് കാണുന്നതിനിടയാകും. എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു കാര്യം ഞാൻ ഒരിക്കലും കേട്ടിട്ടില്ല. അത് കഴിഞ്ഞ ഉടനെ തന്നെ ബാക്കിയുള്ള ദിവസം അവർ വേട്ടയ്ക്ക് പോയില്ല. അടുത്ത ദിവസം രാവിലെ ഞാൻ ഫ്രെഡിനോട് അപേക്ഷിച്ചിരുന്നു. അദ്ദേഹത്തിന് ഇത് അറിയില്ലായിരുന്നു. അദ്ദേഹത്തോട് വേട്ടയ്ക്ക് പോകുന്നതിനായി ഞാൻ അഭ്യർത്ഥിക്കുകയും തുടർച്ചയായി അത് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ അവൻ പറഞ്ഞു അദ്ദേഹം അത് ചെയ്യുകയില്ല, നിങ്ങളിപ്പോൾ തന്നെ കിഴക്കോട്ട് പോവുകയാണ് എന്ന് അവിടെ വെച്ച് അവൻ എന്നോട് പറഞ്ഞു. അങ്ങനെ ആ ഏഴ് ദൂതന്മാർ ആദ്യത്തെ വിസ്ഫോടനം അവ തുറക്കപ്പെട്ടു. അതെ, അതിതായിരുന്നെങ്കിൽ എന്തായിരുന്നേനെ? നാം അവസാന നാഴികയിലായിരിക്കുന്നു. നോക്കൂ, ഞാൻ സ്നേഹിക്കുന്നു, നമുക്കവനെ ആരാധിക്കാം. ഞാൻ അവനെ സ്നേഹിക്കുന്നു, അവൻ എന്നെ മുൻ സ്നേഹിച്ചതിനാൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എന്റെ രക്ഷയെ അവൻ വിലയ്ക്ക് വാങ്ങി കാൽവരിയിലെ കുരിശിൽ. സഹോദരന്മാരെ, നമ്മുടെ തലകളെ വണങ്ങിക്കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ ഇപ്പോൾ ശുദ്ധീകരിക്കാം. എന്റെ സഹോദരിമാരെ, ഞാൻ നിങ്ങളോട് ഭയങ്കരമായി സംസാരിച്ചിട്ടുണ്ട്, എന്നാൽ ഞാൻ ദൈവിക സ്നേഹത്തിൽ അത് ചെയ്തിരിക്കുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നതിന്റെ കാരണത്താൽ അത് ചെയ്തിരിക്കുന്നു. അത് നീണ്ട മുടിയെയും നിങ്ങളുടെ വസ്ത്രധാരണത്തെയും നിങ്ങളുടെ ശരിയായ പെരുമാറ്റത്തെയും കുറിച്ചായിരുന്നു. ദൈവിക സ്നേഹത്തിന്റെ കാരണത്താൽ ഞാനത് ചെയ്തിരുന്നു. ദൈവത്തിന്റെ വെടിപ്പാക്കുന്ന ദ്രാവകമായ ക്ലോറക്സ് ഇവിടെയുള്ളപ്പോൾ നമ്മളുടെ വിവേകത്തെ നമുക്ക് ശുദ്ധീകരിക്കാം. നാളെ രാവിലത്തേക്ക് അത് വളരെ താമസിച്ചിരിക്കാനിടയുണ്ട്. അവൻ കടന്നു വന്നിരിക്കാനിടയുണ്ട്. ഈ കാര്യങ്ങൾ ഇപ്രകാരം കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് സഹോദരന്മാരെ, മധ്യസ്ഥതയുടെ ജോലിയുടെ അവസാനമായിരിക്കാനിടയുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും അത് ചിന്തിച്ചിട്ടുണ്ടോ? കൊള്ളാം, എനിക്കത് അറിയില്ല, അതാകുന്നു എന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ അതാണെങ്കിൽ എന്തായിരിക്കും? എങ്കിൽ എന്തായിരിക്കും? അതിനെപ്പറ്റി എന്ത് പറയുന്നു? പിന്നെ ഒരു വീണ്ടെടുപ്പില്ല. ആ സമയത്തേക്ക് അത് പോയി കഴിഞ്ഞിരിക്കും. അത് പോകരുതേ എന്ന് ഞാൻ ആശിക്കുന്നു. എന്നാൽ അതിനുള്ള സാധ്യത അവിടെ ഉണ്ടായിരിക്കുന്നു. ഞാൻ അവനെ സ്നേഹിക്കുന്നു, കർത്താവെ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞാൻ അവനെ സ്നേഹിക്കുന്നു, അവൻ എന്നെ മുൻ സ്നേഹിച്ചതാൽ വിലയ്ക്ക് വാങ്ങിയ രക്ഷയെ കാൽവരിയിലെ കുരിശിൽ.
കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. ആ മാധുര്യമേറിയ അനുഭവം ഞാൻ ഇഷ്ടപ്പെടുന്നു. നിങ്ങളത് അനുഭവപ്പെടുന്നില്ലേ? ഇത് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ചുറ്റുമായി നടന്ന് നിങ്ങളെ ആദ്യമായി കുളിപ്പിക്കുന്നത് പോലെയാകുന്നു. ഓ, അത് എത്ര അത്ഭുതകരം! ഓ, അതിന്റെ കരുണയെ ഓർക്കുക.
ഞാൻ അവനെ സ്നേഹിക്കുന്നു, ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവൻ എന്നെ മുൻ സ്നേഹിച്ചതാൽ വിലയ്ക്ക് വാങ്ങിയ രക്ഷയെ കാൽവരിയിലെ കുരിശിൽ.
സ്നേഹിത, ഇത് മറക്കരുത്, ഇത് മറന്നു കളയരുത്. നിന്നോടൊപ്പം ഇതെടുത്ത് വീട്ടിലേക്ക് പോകുക, അതോടൊപ്പം ഉറച്ചു നിൽക്കുക. നിങ്ങളുടെ തലയിടയിൽ അത് മുറുകെ പിടിക്കുക. ഇത് മറക്കരുത്, ഇതോടൊപ്പം ഉറച്ചു നിൽക്കുക. ഇപ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഇടയനായ സഹോദരൻ നെവിൽ.